നന്ദി സഹോദരൻ നേവൽ. നാം പ്രാർത്ഥിക്കാനായി തലകളെ കുമ്പിട്ട് നിൽക്കുമ്പോൾ ഒരു നിമിഷം കൂടെ നമുക്ക് നിൽക്കാം. നമ്മുടെ തലകളെ നമുക്ക് കുമ്പിടാം. എന്തെങ്കിലും പ്രത്യേക അഭ്യർത്ഥന ഉണ്ടെങ്കിൽ നിങ്ങളുടെ കൈകളെ ഉയർത്തി അത് അറിയാനിടയാക്കിയാലും ഇപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന കാര്യം നിങ്ങളുടെ ഹൃദയത്തിൽ തന്നെ വെച്ചുകൊണ്ട് അവനത് അനുവദിക്കാനായി സ്വർഗീയ പിതാവിനോട് ചോദിക്കുക. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അങ്ങയുടെ അടുക്കലേക്ക് വരുന്നു. ഞങ്ങളുടെ ആഗ്രഹത്തെ പ്രാർത്ഥനയാൽ ഉത്തരമരളും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ വരികയാണ്. ഞങ്ങൾ യാചിക്കുന്നതൊക്കെയും ഞങ്ങൾക്ക് ലഭിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിച്ചാൽ അത് ഞങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇപ്പോൾ ആ വാഗ്ദത്തം അത്രയേറെ തീർച്ചയാകുന്നു. കഴിഞ്ഞ എല്ലാ കാലങ്ങളിലൂടെയും അത് അംഗീകരിക്കുന്നതായി ഞങ്ങൾ കണ്ടിരിക്കുകയും അത് സത്യമാണെന്ന് ഞങ്ങൾ അറിയുകയും ചെയ്യുന്നു. ഞങ്ങളുടെ ജീവിതങ്ങളെ ശേഷിപ്പിച്ച് കർത്താവിന്റെ കൂട്ടായ്മയിൽ ഇവിടെ വീണ്ടും ഒരുമിച്ച് കൂടി വരുവാനിടയാക്കിയതിന് ആദ്യം തന്നെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. സഭയ്ക്ക് വേണ്ടിയും പാസ്റ്ററിനായും ഇവിടെ അത് പണിയപ്പെട്ട് നിലയുറപ്പിച്ചിരിക്കുന്ന മഹത്തായ സത്യത്തിനായും ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. ദിവ്യ സാന്നിധ്യത്തിലായിരിക്കുന്ന ഓരോ വ്യക്തിക്കായും ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. ഇന്ന് ഞങ്ങളോട് ദയാവാനായിരിക്കുകയും ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന ഗ്രഹണശക്തി നൽകി ഞങ്ങളെ അങ്ങയുടെ ഏറ്റവും നല്ല സേവകരാക്കി തീർക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല അംശം നിനക്ക് ലഭിക്കേണ്ടതിന് ഒരു പരമാർത്ഥ ഹൃദയത്തോടും വിനയത്തോടും കൂടെ അങ്ങയെ സേവിക്കുക എന്നത് ഞങ്ങളുടെ അഭിലാഷമാകുന്നു. ഓരോ ദിവസവും ഞങ്ങളുടെ നടപ്പ് ശരിയായിരുന്നിട്ട് ഞങ്ങൾ അതത് ദിവസം ചെയ്യുന്ന കാര്യങ്ങളാൽ നിന്നെ ആനന്ദിപ്പിക്കാനിടയാകട്ടെ. ഇപ്പോൾ ഇന്നിവിടെ ദിവ്യ സാന്നിധ്യത്തിലും ലോകത്തിന്റെ നാനാഭാഗത്തുള്ള നിന്റെ ആരാധനാലയങ്ങളിലും രോഗികളും ആവശ്യക്കാരുമായിരിക്കുന്ന ഓരോരുത്തരെയും മഹാനായ യഹോവേ നിന്റെ ശക്തിയാൽ കടന്നുവന്ന് ആ രോഗികളെയും പീഡിതരെയും സൌഖ്യമാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മഹത്തായ നാമത്തിന് മഹത്വമുണ്ടാകാനിടയാകട്ടെ. പ്രാർത്ഥനകളായി ഹൃദയാന്തരത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ഓരോ രഹസ്യങ്ങളെയും ഇന്ന് രാവിലെ നേരം അനുഗ്രഹിക്കണമേ. കൈകളെ ഉയർത്തിയവർ അവരുടെ ഹൃദയത്തിൽ നിരൂപിച്ചിരിക്കുന്ന കാര്യങ്ങളെ നീ ഹൃദയത്തിലേക്ക് നോക്കിക്കണ്ട് അവരുടെ ഹൃദയാഭിലാഷങ്ങളെ നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ നിന്നെ തുടർന്നും ആരാധിക്കുമ്പോൾ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. ഈ കെട്ടിടത്തിൽ നിന്നും ഞങ്ങളുടെ വീടുകളിലേക്ക് ഇന്ന് രാവിലെ നേരം തിരികെ പോകുമ്പോൾ എമ്മാവൂസിൽ നിന്നും തിരികെ പോയവർ പറഞ്ഞതുപോലെ അവൻ വഴിയിൽ വെച്ച് നമ്മോട് സംസാരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്ന് പറയാനിടയാകട്ടെ. ഇത് ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു. ആമേൻ. നിങ്ങൾക്കിരിക്കാം. കർത്താവിന്റെ സാന്നിധ്യത്തിലും ജനങ്ങളുടെ കൂടിവരവിലും ഇന്ന് രാവിലെ നേരം ഇവിടെ വീണ്ടും ആയിരിക്കാനായത് നന്നായിരിക്കുന്നു എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടേക്ക് വന്നിട്ട് കുറച്ചു മാസങ്ങളായിരിക്കുന്നു. കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ കടന്നുവരഞ്ചിച്ചു, എന്നാൽ ദൈവ ഇഷ്ടമായിരുന്നില്ല എന്ന് ഞാൻ കരുതുന്നു. ഏതു വിധമായാലും ശരി, ഇവിടെയുള്ള ഈ താഴ്വര എനിക്ക് ആരോഗ്യപ്രദമല്ല. ഞാൻ താഴ്വരയിലേക്ക് വരുമ്പോൾ തന്നെ ഇവിടെയുള്ള വായുവിൽ എനിക്ക് പൊരുത്തപ്പെടാനാകാതെ ചർമ്മത്തിലാകമാനം ചുമന്ന് ചൊറിച്ചിലുണ്ടാകുന്നു. ആ ചുമന്ന് ചൊറിയുന്ന വിഷമം നേരെ വയറിനുള്ളിലേക്ക് പോകുകയും എനിക്ക് തീരെ സുഖമില്ലാതായി തീരുകയും ചെയ്യുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് കുളിർന്നിട്ട് കിടുങ്ങി വിറയ്ക്കുന്നു. ഞാനത് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ട് ബലം പ്രയോഗിക്കുന്നുണ്ട്, എന്നാൽ എനിക്കതിൽ നിന്നും താഴേക്ക് വരാൻ കഴിയുന്നില്ല. എനിക്കതറിയാം. അതായത് ഞാൻ താഴ്വര വളരെ അനാരോഗ്യകരവും അത് ആരോഗ്യപ്രദമല്ലായിരുന്നിട്ട് ഞാൻ അവിടെ താമസിക്കാൻ പാടില്ലെന്നും എനിക്കറിയാം. ഞങ്ങളെ മിനിസ്റ്റർമാരായി കർത്താവ് വിളിച്ചിരുന്ന രാജ്യത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള വ്യത്യസ്ത ഇടങ്ങളിൽ കർത്താവിനെ സേവിക്കുന്നതിന് ഞങ്ങൾക്കൊരു മഹത്തായ സമയം ലഭിച്ചു. അതിന് ഞങ്ങളിപ്പോൾ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളോടൊപ്പം ഇവിടെ ആയിരിക്കുന്നതിനാൽ എന്തെങ്കിലും പറയണമെന്ന് സഹോദരൻ നേവൽ എന്നോട് പറയുവോളം ഒരു പ്രത്യേക വിഷയത്തെക്കുറിച്ചും ഇന്ന് രാവിലെ നേരം വരെയും സംസാരിക്കാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. അതുകൊണ്ട് ഞാൻ സഹോദരൻ നേവലെപ്പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ അദ്ദേഹം എല്ലാ നേരത്തും അത്രയേറെ ഉദാരമനസ്കനാകുന്നു. സഹോദരൻ നേവലിനെ നാം സ്നേഹിക്കുന്നു. അദ്ദേഹത്തിന്റെ കുട്ടികളെയും ഭാര്യയെയും കുടുംബത്തെയും കുറിച്ച് അവരെല്ലാവരെയും ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കാതിരുന്നിട്ടുള്ള ഒരു ദിവസം പോലും കാണില്ല. മുന്നോട്ട് കൊണ്ടുപോകാനും ഇനിയും തുടർന്നു പോകാനായി ദൈവം അദ്ദേഹത്തിന് ശക്തി നൽകട്ടെ. നമ്മുടെ സമയം തീർന്നുകൊണ്ടിരിക്കുന്നു എന്ന് നാം അറിയുന്നു. നാം ഇത്രമാത്രം അടുത്തായിട്ട് നാളെ ഉണ്ടാകുമോ? സന്ധ്യാവെളിച്ചം ഇന്ന് തന്നെയാകാം. അതുമാത്രമല്ല, ഞങ്ങളുടെ കുടുംബവും പടിഞ്ഞാറായിരിക്കുന്നു. ഞങ്ങളെല്ലാവരും വളരെ നന്നായി പോകുന്നു. എനിക്ക് 12 പൗണ്ട് കൂടിയിരുന്നു. ഞാൻ തിരികെ വന്നത് മുതൽ അതിലെ 10 കുറഞ്ഞുപോയി. ബില്ലി പോളിന് 18 പൗണ്ട് കൂടിയിട്ടുണ്ട്. റെബേക്കയ്ക്കും സാറാക്കും ജോസഫിനും എല്ലാവർക്കും ഭാരം കൂടി. തീർച്ചയായും എന്റെ ഭാര്യ കൂടിയിട്ടില്ല. അതിനാൽ അതുകൊണ്ട് നിങ്ങൾ അറിയുന്നത് പോലെ എനിക്കിവിടെ അത് പറയേണ്ട കാര്യമില്ല. കാരണം കുറച്ചു കഴിയുമ്പോൾ എനിക്ക് വീട്ടിലേക്ക് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് എന്നാൽ ഞങ്ങൾക്കൊരു അത്ഭുതകരമായ സമയം, അതിശയോക്തി നിറഞ്ഞ സമയം ലഭിച്ചിരിക്കുന്നതിനാൽ വളരെ നന്ദിയുണ്ട്. ഞങ്ങൾ തിരികെ വരാനായി ഞാൻ ചിന്തിക്കുമ്പോൾ മോശമായി തോന്നുന്നു. എന്നാൽ ഒരു മഹത്തായ കാര്യമുണ്ട്. നമുക്ക് നഷ്ടമാകുന്ന 2 പ്രധാന കാര്യങ്ങളുണ്ട്. അതിന്റെ സ്ഥാനം മറ്റൊന്നിനും എടുക്കാൻ സാധിക്കില്ല. ഒരു കാര്യം, ഇവിടത്തെ സഭയിലെ നമ്മുടെ സുഹൃത്തുക്കളാകുന്നു. നാം എവിടേക്ക് പോയാലും കാര്യമില്ല, നമുക്ക് കൂട്ടുകാരെ കണ്ടുപിടിക്കാൻ കഴിയുന്നു. നമ്മുടെ സുഹൃത്തുക്കൾക്കായി നാം നന്ദിയുള്ളവരാകുന്നു. എന്നാൽ നിങ്ങളുടെ ഓരോ ഘട്ടത്തിലും പ്രയാസങ്ങളിലും നിങ്ങളോടൊപ്പം സഹിച്ച നിങ്ങളുടെ സുഹൃത്തുക്കളെ പറ്റി എന്തോ ചിലത് പ്രത്യേകമായിട്ടുണ്ട്. അങ്ങനെയുള്ള സുഹൃത്തുക്കൾക്ക് പകരം വയ്ക്കാനായി മറ്റൊന്നും തന്നെയില്ല. മറ്റൊരു സുഹൃത്ത് എത്ര നന്നായിരുന്നാലും കാര്യമില്ല, അത്തരത്തിലുള്ള ഒരു സുഹൃത്തിന് പകരം വയ്ക്കാനായി മറ്റൊന്നും തന്നെയില്ല. നിങ്ങൾ നിങ്ങളെ തന്നെ അവരിലേക്ക് പിഴിഞ്ഞൊഴിച്ചിട്ട് നിങ്ങളെല്ലാം ഒന്നായി തീർന്നിരിക്കുന്നു. ദിവസങ്ങൾ കടന്നു പോകുന്തോറും നാം ഒത്തൊരുമിച്ച് കർത്താവിന്റെ വരവനായി നോക്കിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കതിന് സാധിക്കുമോ എന്ന് ചിന്തിക്കുമ്പോൾ വളരെ കഠിനമായി തോന്നുന്നത് നിങ്ങളെ വേർപിരിഞ്ഞിരിക്കാൻ കഴിയുന്നില്ല. പൗലോസ് എഴുതി എന്ന് വിചാരിക്കുന്നൊരു വചനം എന്റെ മനസ്സിൽ വരുന്നു. അത് കൊരിന്ത്യരിലാണ് പറയുന്നത്. കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ ഇപ്പോഴുള്ളതോ വരുവാനുള്ളതോ മരണമോ ജീവനോ ഏതെങ്കിലും സൃഷ്ടിക്കോ ക്രിസ്തുവേശയിലുള്ള ദൈവസ്നേഹത്തിൽ നിന്നും നമ്മെ വേർപിരിക്കാൻ കഴിയുന്നതല്ല. മരണത്തിന് നമ്മെ വേർപിരിക്കാൻ എങ്ങനെ കഴിയും? എന്തുകൊണ്ടെന്നാൽ വചനത്തിന് ചുറ്റുമായുള്ള ഈ മഹത്തായ കൂട്ടായ്മ നമ്മെ ഹൃദയത്തിൽ ഒന്നാക്കിയിരിക്കുന്നു. മരണത്തിന് പോലും നമ്മെ വേർപെടുത്താൻ സാധിക്കുകയില്ല. എല്ലാ സമയത്തിനും കാലങ്ങൾക്കും അപ്പുറത്ത് ആ മഹത്തായ നിത്യതയിൽ നാം ഒന്നായി ചേർക്കപ്പെടും. പിന്നെ കുട്ടികൾക്ക് ഒരു രാവിലെ നേരം ഞങ്ങൾക്ക് പള്ളിയിലേക്ക് പോകണമായിരുന്നു. എന്നാൽ നിങ്ങൾ അവിടെ ഒരു മൂലയിലേക്കും ഒരു ചെറിയ കൂടാരം പോലും കാണാനാകില്ല. അതിനെക്കുറിച്ചൊരു കാര്യമുണ്ട്. എനിക്ക് ആ പഴയ മണിമുഴങ്ങുന്ന കേൾക്കാൻ സാധിച്ചിരുന്നില്ല. ഞാനൊരു പ്രഭാതത്തിൽ അതിന്റെ മേൽവശത്തായി അഴുക്ക് പിടിച്ചിരുന്നു. അത് ആ സമയം മുഴക്കുന്നതല്ലെന്ന് ഞാൻ കരുതി. കാരണം അവർ അതിൽ അതുവരെയും മണിമുഴങ്ങി കേൾക്കുന്നതിനുള്ള ഗോപുരാഗ്രഹം കെട്ടിയിരുന്നില്ല. അതിനുശേഷം ഇവിടെ പെൻ സ്ട്രീറ്റ് ലിറ്റിൽ കൂടി വരുമായിരുന്നു. അവിടെ 35 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ ആദ്യത്തെ പള്ളി പണിയാനായി ഇവിടെ ഉണ്ടായിരുന്ന ഒരു പഴയ ചതുപ്പിൽ മുട്ടുകുത്തിയപ്പോൾ അതിന്മേൽ കർത്താവ യേശു എങ്ങനെയാണ് ഇടപെട്ടത്? ഇന്ന് ഇതൊരു ചെറിയ ദേവാലയമായി നിലകൊള്ളുന്നു. ചാന്തിനാലും ചുടുകട്ടയാലും അതൊരു ദേവാലയമായി നിലകൊള്ളുന്നു. എന്നാൽ എന്റെ ഹൃദയാന്തരത്തിൽ എനിക്കതിനെക്കുറിച്ച് ഓർമ്മയിരിക്കും കാലം അതൊരു ദേവാലയമായി തന്നെ നിലകൊള്ളും. ഇതൊരു സഭ എന്നാൽ ഒരു കെട്ടിടമല്ല. അതിന്റെ കീഴിൽ ആരാധിക്കാനായി കടന്നു വരുന്ന ജനങ്ങളാകുന്നു. ആ വക കാര്യങ്ങൾക്കായി നാം നന്ദിയുള്ളവരാകുന്നു. നമ്മുടെ സമയം ഏകദേശം അവസാനിക്കാറായിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് ഇനിയും അധിക സമയം ശേഷിച്ചിട്ടില്ല. സംഭവിച്ചു കഴിഞ്ഞ ചില കാര്യങ്ങളുടെ സാരാംശം ഞാൻ നിങ്ങളെ അറിയിക്കാം. പിന്നെ ഞാൻ ഇവിടെ ആയിരിക്കുന്ന സമയങ്ങളിൽ കുറച്ച് ടേപ്പുകൾ ഉണ്ടാക്കാൻ പോവുകയാണ്. എന്തുകൊണ്ടെന്നാൽ ഞാൻ നിങ്ങളുടെ എല്ലാവരോടും വാഗ്ദത്തം ചെയ്തിരുന്നു, നോക്കൂ, ഏതൊരു പുതിയ സന്ദേശവും ടേപ്പ് ചെയ്യപ്പെടുന്ന സന്ദേശം ആദ്യം ഈ പ്രസംഗവേദിയിൽ നിന്നുമായിരിക്കും, പുറത്തുനിന്നല്ല. ഇവിടെ നിന്നുമായിരിക്കും എല്ലാ ടേപ്പുകളും ഉണ്ടാക്കാൻ പോകുന്നത്. സഹോദരൻ ജിമ്മും മറ്റുള്ളവരും യോഗങ്ങളിൽ ടേപ്പുകളും മറ്റും വിൽക്കാൻ പോകുന്നുണ്ട്. എന്നാൽ ഇവിടെ നിന്നും കടന്നു വരുന്നതിൽ എന്തോ ചിലതുണ്ട്. മനസ്സിലായോ? നിങ്ങൾ പുറകിൽ പോയി ഇവിടെ നിന്നും പരിശോധിച്ചു നോക്കുവിൻ. നിങ്ങൾക്കത് കാണാൻ സാധിക്കും. നിങ്ങളോടുള്ള എന്റെ വാഗ്ദാനമാണത്. കർത്താവായ ദൈവം അതിനെ മാറ്റപ്പെടുത്തുവോളം അത് ആ വിധത്തിൽ തന്നെയായിരിക്കും. ലോകമെമ്പാടും നമ്മുടെ ടേപ്പ് കേൾക്കുന്നവർക്കായി ഇവിടെ നിന്നും പോകുന്ന സന്ദേശം ലോകം മുഴുവനും പോകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാണുന്നു, കാടുകളിലും മറ്റെല്ലായിടത്തേക്കും അത് ടേപ്പ് റെക്കോർഡിംഗ്സുകളായി പോകുന്നു. വിഗ്രഹാരാധികളുടെ ദേശത്തും അനേകം വ്യത്യസ്ത ഭാഷകളിൽ അത് പരിഭാഷപ്പെടുത്തുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഞാൻ ഇവിടെ ആയിരിക്കുമ്പോൾ കർത്താവിന് ഇഷ്ടമെങ്കിൽ ചില പുതിയ ടേപ്പുകൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്നു രാത്രിയിലേക്ക് പാസ്റ്റർ എന്തെങ്കിലും കത്തിക്കൊണ്ടിരിക്കുന്നില്ല എങ്കിൽ ഒരുപക്ഷെ അതെ, ഇന്ന് രാത്രി ചിലപ്പോൾ ഞാനൊരു ടേപ്പ് റെക്കോർഡ് ചെയ്തു എന്ന് വരാം. അത് കഴിഞ്ഞിട്ട് നാളെ ഇന്റർനാഷണൽ ക്രിസ്ത്യൻസ് ബ്രദർഹുഡിന്റെ ഒരു കൺവെൻഷനിലേക്ക് അവർക്കൊരു ചെറിയ സഹായം ചെയ്യുന്നതിനായി ഞാൻ അർക്കൻസാസിലേക്ക് നാളെ കൃത്യമായി പറഞ്ഞാൽ ചൊവ്വാഴ്ച രാവിലെ പോകുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അതല്ല, ഞാനത് തെറ്റായി ഉച്ചരിച്ചു പോയി. അത് നാഷണൽ ബ്രദർഹുഡ് ഓഫ് ക്രിസ്ത്യൻസിനേതാണ്. വാസ്തവമായി എനിക്കറിയില്ല, എന്നെ ക്ഷമിക്കണം. അത് തീരെ മോശമാകുന്നു. അങ്ങനെയല്ലേ? നന്ദിയുണ്ട് സർ. അസോസിയേറ്റഡ് ബ്രദർഹുഡ് ഓഫ് ക്രിസ്ത്യൻസ് ഞായറാഴ്ച മുതൽ തുടങ്ങുന്നു. ഞാനതിൽ മുഴുവനുമായി പങ്കെടുക്കണമായിരുന്നു. എന്നാൽ ഇന്നു ഞാൻ കൂടാരത്തിനായി ഇവിടെ ആയിരിക്കുന്നതിനാൽ ഇവിടെ തന്നെ നിന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ വെള്ളിയാഴ്ച തിരികെ വരും. അങ്ങനെയായിട്ട് സർ, വെള്ളിയാഴ്ചയാണ് അവിടെ യോഗം അവസാനിക്കുന്നത്. ഞായറാഴ്ച രാവിലെ ഇവിടെ ഉണ്ടാകാനായി കർത്താവിന് ഇഷ്ടമെങ്കിൽ ശനിയാഴ്ച രാത്രിയോട് തന്നെ തിരികെ വരാൻ ശ്രമിക്കും. ഞാൻ മറ്റൊരു ടേപ്പ് ഉണ്ടാക്കും. ഒരുപക്ഷെ ചിലപ്പോൾ ഇപ്പോൾ തുടർന്ന് തന്നെ നാം പുറപ്പെട്ടു പോകും മുമ്പ് ഞാൻ ചില ടേപ്പുകൾ കൂടെ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ലൂസിയാനയിലുള്ള ബാറ്റൺ റോഗിലെ കൺവെൻഷനിലേക്ക് പോകാൻ എന്റെ മേൽ ശരിക്കും സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെയും ഞാൻ തിരികെ വരും. എനിക്ക് ഏത് വിധേനയും ആങ്കറേജിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. കാണുന്നു, ഫെയർ ബാങ്ക്സിലുള്ള ആങ്കറേജിൽ നിന്നും പൂർണ്ണ സുവിശേഷ വാണിജ്യക്കാരുടെ ചാറ്റേഴ്സിലേക്ക് പിന്നെയും തിരികെ കർത്താവിനിഷ്ടമെങ്കിൽ അവിടെ ചിക്കാഗോയിൽ ജൂലൈ അവസാനം ആഴ്ചയിൽ പോകുന്നതാണ്. ആ സമയമാകുമ്പോഴേക്കും ഞാൻ വിചാരിക്കുന്നത് ഇങ്ങനെയാണ്, എനിക്ക് കുഞ്ഞുങ്ങളെ അരിസോണയിൽ നിന്നും തിരികെ കൂട്ടിക്കൊണ്ടുവന്ന് അവരെ അവിടെയുള്ള സ്കൂളിൽ പ്രവേശിപ്പിക്കാനായി ധൃതി പിടിക്കേണ്ടി വരുമെന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് ചാർലി, എനിക്കിവിടെ ആഗസ്റ്റ് 15 വരെ ആയിരിക്കാനാകൂ. അങ്ങനെ ആ സമയമാകുമ്പോഴേക്കും കർത്താവിനിഷ്ടമെങ്കിൽ കെൻഡുക്കിയിലേക്ക് പോകണം. എല്ലാവരും ചിരിക്കുന്നുണ്ട്. അതിന്റെ അർത്ഥമെന്തെന്ന് ഒരുപക്ഷെ പുതുതായി കടന്നുവന്ന ചിലർക്ക് അറിയില്ലായിരിക്കാം. ഇത് പ്രസംഗവേദിയിൽ നിന്നും പറയുന്നത് ശരിയായി കേൾക്കുന്നില്ല എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോഴേക്കും അണ്ണാനുകളുടെ സീസൺ കടന്നുവരും. അതുകൊണ്ട് മാമാ കോക്സ് അവിടെ അതിലാശ്രയിച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്റെ അവധിക്കാലത്തിനായി അവിടെ കുറച്ചു സമയമായിരിക്കാനാകും. ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് ബില്ലി എനിക്ക് എഴുതി തന്ന ചിലത് എന്റെ കയ്യിലുണ്ട്. കുറെ ചെറിയ കുറിപ്പുകളാണ്. അതിലൊന്നിങ്ങനെയാണ്: ഡാഡിക്ക് രണ്ട് കുഞ്ഞുങ്ങളെ സമർപ്പിക്കാൻ കഴിയുമോ എന്ന് സഹോദരൻ നേവിൽ അറിയാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായും, വളരെ നല്ല കാര്യം. അതെ, നമുക്കൊരു സമർപ്പണ ശുശ്രൂഷയുണ്ട്. അത് നാം ഇപ്പോൾ തന്നെ ചെയ്യുന്നതാണ് നല്ലത്. അത് കഴിഞ്ഞ് 45 നിമിഷത്തേക്കോ മറ്റോ സംഭവിച്ചു കഴിഞ്ഞ ചില കാര്യങ്ങളെ കുറിച്ച് നമുക്ക് വിശദീകരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. അനേക ജനങ്ങളും സഭകളും ഞാനത് കണ്ടിട്ടുണ്ട്. ഇതൊരു പൊതുവായ കൂടാരമാകുന്നു. ഇതൊരിക്കലും ഒരു വിഭാഗീയ സഭ ആയിരുന്നിട്ടില്ല. ദൈവം നൽകിയിരിക്കുന്നതിനാൽ ഇതൊരിക്കലും ആകാതിരിക്കട്ടെ. എന്തുകൊണ്ടെന്നാൽ ഇവിടെ ഈ സ്ഥലത്ത് സ്നേഹമല്ലാതെ മറ്റൊരു നിയമവും നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ക്രിസ്തു അല്ലാതെ മറ്റൊരു മതപ്രമാണമില്ല. ബൈബിളല്ലാതെ വേറൊരു പുസ്തകവുമില്ല. മാത്രമല്ല, അത് കഴിഞ്ഞാൽ നമുക്ക് അംഗത്വം എടുക്കലുമില്ല. നാം ഒരാൾ മറ്റേയാളുമായും എല്ലാവരും ചേർന്ന്, എല്ലാ വിഭാഗസഭക്കാരും ചേർന്ന് കൂട്ടായും ആചരിക്കുന്നു. ഏവർക്കും സ്വാഗതം. ഞങ്ങൾക്ക് ലോകമെമ്പാടും കൂട്ടായ്മകളുണ്ട്. അവിടെ ആർക്കെല്ലാം വരണമെന്ന് തോന്നുന്നുവോ അവർക്കെല്ലാം കടന്നു വരാവുന്നതാണ്. അടിസ്ഥാനം ഇത്രമാത്രം: ഞങ്ങൾ കർത്താവായ യേശുവിനെ സ്നേഹിക്കുന്നു. നമുക്ക് ഇവിടെ ഇല്ല, നമുക്കിവിടെ പാണ്ഡിത്യമുള്ള ഒരു കൂട്ടരില്ല. ഞങ്ങൾ സാധാരണ മനുഷ്യന്മാരായി ബൈബിൾ വായിക്കാൻ ശ്രമിക്കുകയും അത് പറയുന്നതിനുപരിയായി അതിനൊരു വിധത്തിലെ വ്യാഖ്യാനവും കൊടുക്കാൻ ശ്രമിക്കാത്തവരുമാകുന്നു. ഇത്രയും. ഏതെങ്കിലും ഒരു നാൾ ബൈബിളിനാൽ ദൈവം ലോകത്തെ വിധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ അവരാൽ അവൻ ലോകത്തെ വിധിക്കാൻ പോകുന്നു, വിധിക്കാൻ ഒരു നിലവാരമില്ലെങ്കിൽ എന്തു ചെയ്യണമെന്ന് ജനങ്ങൾ എങ്ങനെ അറിയും? കാണുന്നോ, ദൈവം അത് നിങ്ങൾക്ക് ദൈവത്തോട് അനീതിയാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. തന്റെ നിലവാരത്തിലുള്ള ചിലത് ദൈവത്തിന്റെ പക്കലുണ്ട്. അതിനാലാണ് അവൻ ജനങ്ങളെ ന്യായം വിധിക്കാൻ പോകുന്നത്. അതുകൊണ്ടവൻ അതിനെ റോമൻ കത്തോലിക്ക സഭയാൽ ന്യായം വിധിക്കുമെങ്കിൽ പിന്നെ ഗ്രീക്ക് സഭയും ഓർത്തഡോക്സ് കത്തോലിക്കയ്ക്കും അത്തരത്തിൽ അനേകരും ലോകത്തിലെ മറ്റെല്ലാവരും തീർച്ചയായും നഷ്ടപ്പെട്ടു പോകും. റോമൻ സഭയാലോ അതല്ല മറ്റൊന്നിനാലോ അതല്ലാതെ അവൻ ഗ്രീക്ക് ഓർത്തഡോക്സ് കത്തോലിക്ക സഭയാലാണ് ന്യായവിധി നടത്തുന്നതെങ്കിൽ റോമൻ സഭയും മറ്റുള്ള സഭകളും നഷ്ടമായി പോകുന്നു. അവൻ ലൂഥറൻ സഭയാലാണ് ന്യായം വിധിക്കുന്നതെങ്കിൽ പിന്നെ പ്രസ്ബിറ്റേറിയൻ നഷ്ടമായി പോകുന്നു. അവൻ പ്രസ്ബിറ്റേറിയൻ മൂലമാണ് ന്യായം വിധിക്കുന്നതെങ്കിൽ ലൂഥറനും ബാപ്റ്റിസ്റ്റും നഷ്ടമായി പോകുന്നു. കാണുന്നു, അങ്ങനെയായി അവൻ പെന്തക്കോസ്റ്റ് മൂലമാണ് ന്യായം വിധി നടത്തുന്നു എങ്കിൽ പെന്തക്കോസ്റ്റ് വഴികളോ മറ്റെല്ലാം നഷ്ടമായി പോകുന്നു. എന്നാൽ എന്റെ അഭിപ്രായത്തിൽ അവൻ അതിന് ഇവയൊന്നാലും ന്യായം വിധിക്കുകയില്ല. എന്തുകൊണ്ടെന്നാൽ വളരെയേറെ വ്യത്യാസങ്ങളും വളരെയേറെ താറുമാറലുകളുമുണ്ട്. അവൻ അതിനെ ന്യായം വിധിക്കും. അവൻ യേശു ക്രിസ്തുവിനാൽ ലോകത്തെ ന്യായം വിധിക്കുമെന്നാണ് ബൈബിൾ പറയുന്നത്. ഇപ്പോൾ ഇത് തിരുവെഴുത്ത് പ്രകാരമാകുന്നു. ബൈബിൾ ഇങ്ങനെ പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ജഡമായി തീർന്ന് നമ്മുടെ ഇടയിൽ പാർത്തു, ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായവൻ. ആയതിനാൽ അവൻ വചനമാകുന്നു. ഇത് അക്ഷരരൂപത്തിലെ ക്രിസ്തുവാകുന്നു. കത്തോലിക്കയുടെ വെളിപ്പാട് പുസ്തകത്തിൽ പ്രൊട്ടസ്റ്റന്റിന് അത് വെളിപ്പാടാകുന്നു. 22 അധ്യായത്തിൽ ഈ പുസ്തകം അവസാനിപ്പിക്കുമ്പോൾ സ്വയം യേശു തന്നെ പറയുന്നു, ആരെങ്കിലും ഈ പുസ്തകത്തൊന്നും ഒരു വാക്ക് നീക്കിയാലോ, അതിനോടൊരു വാക്ക് കൂട്ടിയാലോ, അവന്റെ അംശം ജീവപുസ്തകത്തിൽ നിന്നും നീക്കിക്കളയും. അതുകൊണ്ടാണ് ഞാൻ, ആ കാരണത്താലാണ് നമ്മൾ ഇതിനെ വിശ്വസിക്കുകയും ഇതിനോട് കൃത്യമായും ചേർന്ന് നിൽക്കുകയും ചെയ്യുന്നത്. യാതൊന്നിനും അവനിവിടെ എഴുതിയിട്ടില്ലാത്ത കാര്യങ്ങൾ അവന് ചെയ്യാൻ കഴിയും, അത് നമുക്കറിയാം. എന്നാൽ അവൻ എഴുതിയിട്ടുള്ളതുമായി നാം ചേർന്ന് നിൽക്കുന്നിടത്തോളം അത് വളരെ നന്നായിരിക്കും. ഇപ്പോൾ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുമ്പോൾ ജനങ്ങളിൽ അനേകരും മെത്തഡിസ്റ്റുകാർ അവരുടെ മേൽ തളിക്കുന്നു. കത്തോലിക്കയിലോ ലൂഥറിലോ ഏകദേശം 12 വയസ്സാകുമ്പോഴേക്കും അവർക്ക് ആദ്യ തിരുവത്താഴം കൊടുക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് മാത്രമല്ല, സ്നാന ശുശ്രൂഷ പോലെയുള്ള ഒന്ന് ജനിക്കുമ്പോൾ കൊടുക്കുന്നു, ശിശുക്കളുമേൽ തളിക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശിശുക്കളെ സ്നാനപ്പെടുത്തുന്ന വിഷയത്തിന്മേലാണ് നാസറീനും മെത്തഡിസ്റ്റും തമ്മിൽ വളരെ നാളുകൾക്ക് മുമ്പ് വേർപിരിഞ്ഞത്. അത് ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സൗരൻ ബ്രൌൺ, അതാണ് നാസറീൻകാരും മെത്തഡിസ്റ്റുകാരും തമ്മിൽ പിണങ്ങിപ്പിരിയാനിടയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെന്നാൽ നാസറീനുകാർ ശിശു സ്നാനത്തെ അംഗീകരിക്കുന്നില്ല. എന്നാൽ നമ്മെ സംബന്ധിച്ച് ഇവിടെ കൂടാരത്തിൽ ബൈബിൾ പറയുന്നതുമായി തന്നെ ചേർന്ന് നിൽക്കാൻ പോവുകയാണ്. എവിടെയും ആരും ശിശുക്കളെ തളിച്ചതായി ബൈബിളിൽ എങ്ങും പറയുന്നില്ല. ശിശുക്കളെ മാത്രമല്ല, പ്രായമായവരെയും തളിച്ചതായിട്ടില്ല. എന്നാൽ അവരെ ബൈബിളിൽ ഇങ്ങനെ പറയുന്നു, ശിശുക്കളെപ്പറ്റി ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഏക സ്ഥലം അവൻ തന്റെ കൈ അവരുടെ മേൽ വെച്ച് അവരെ അനുഗ്രഹിക്കേണ്ടതിന് അവർ ശിശുക്കളെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ പറഞ്ഞു, ശിശുക്കളെ എന്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, അവരെ തടുക്കരുത്, സ്വർഗരാജ്യം ഇങ്ങനെയുള്ളവരുടേതല്ലോ. ആയതിനാൽ ഇപ്പോൾ കർത്താവായ യേശുവിന്റെ കൈക്ക് പകരം എന്റെയോ പാസ്റ്ററിന്റെയോ, അതല്ല ഏതൊരു പാസ്റ്ററിന്റേതായാലും ശരി, ഞങ്ങൾക്കുള്ളത് ബലഹീനമായ കൈകളാണെന്ന് നമുക്കറിയാം. അവൻ ഇന്നു രാവിലെ നേരം ഇവിടെ ഉണ്ടായിരുന്നു എങ്കിൽ ഈ മാതാപിതാക്കന്മാർ ഈ കുഞ്ഞിനെ അവന്റെ അടുക്കലേക്ക് കൊണ്ടുപോകുമായിരുന്നു. എന്നാൽ ഞങ്ങൾ ഇവിടെ അവന്റെ പ്രതിനിധികളായി ഉണ്ടായിരിക്കുന്നതിനാൽ ഞങ്ങൾ അവനെ പ്രാതിനിധ്യം ചെയ്യുന്നു. അവർ കുഞ്ഞുങ്ങളെ ഞങ്ങളുടെ കൊണ്ടുവരുന്നു, ഞങ്ങളുടെ കൈ അവരുടെ മേൽ വെച്ച് അവന്റെ മഹത്തായ പ്രവൃത്തിയുടെയും അവന്റെ മഹത്തായ വചനത്തിന്റെയും ഓർമ്മയ്ക്കായി അവരെ കർത്താവിന് സമർപ്പിക്കുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ഈ ശിശുക്കളെ സമർപ്പിക്കുന്നത്. തന്റെ കുഞ്ഞിനെ കർത്താവിന് സമർപ്പിക്കാനുള്ള ഒരമ്മ കുഞ്ഞുങ്ങളെ സമർപ്പിക്കാനുള്ള മറ്റു മാതാപിതാക്കളോടൊപ്പം ചേർന്ന് വരാൻ ആഗ്രഹിക്കുന്നു എന്ന് ഞാൻ വിചാരിച്ചു. അവന്റെ രീതിക്ക് ഒരു പകരമെന്നോണം ഞങ്ങൾ അവരെ ഇവിടേക്ക് കൊണ്ടുവന്ന് ദൈവത്തിന് സമ്മാനിക്കുകയും ഞങ്ങളുടെ കൈകളെ അവരുടെ മേൽ വെക്കുകയും ചെയ്യുന്നു എന്ന് കർത്താവിനോട് പറഞ്ഞ് അവർക്കായി പ്രാർത്ഥിക്കുന്നു. ഞാനത് കണ്ടിട്ടുള്ള തിരുവെഴുത്തുകളിൽ ഏറ്റവും നല്ല രീതിയാകുന്നു. ഇപ്പോൾ ഒരു കൂട്ടർക്ക് അത് അപ്രകാരമല്ല പറഞ്ഞിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് അവരുടെ ചില പുസ്തകങ്ങൾ തുറന്ന് കാണിച്ചു തരാൻ കഴിയും. എന്നാൽ വചനം അർത്ഥമാക്കുന്നതിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ അത് വാസ്തവമായും എന്താണെന്ന് ഞാൻ സ്പഷ്ടമാക്കിയിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. പിയാനോ വായിക്കുന്നയാൾ, സഹോദര താങ്കളാണോ പിയാനോ വായിക്കുന്നത്? ഇവിടെ വരൂ. പിയാനോ വായിക്കുന്നത് ആരാണ് എന്ന് എന്റെ സ്വന്തം സഭയിൽ ഞാൻ ചോദിക്കുന്നത് എത്ര ദയനീയമായിരിക്കുന്നു. ഞാൻ ഏകദേശം വാതിലിന്റെ പുറത്തായിരിക്കുമ്പോൾ തോന്നുന്നു, ശരി, അവർ ഈ ചെറിയ പാട്ട് പാടുകയോ അതല്ലെങ്കിൽ അത് വായിക്കുകയോ ചെയ്യട്ടെ. അവരെ കൊണ്ടുവരിക, അവരെ കൊണ്ടുവരിക, ശിശുക്കളെ യേശുവിനടുക്കൽ കൊണ്ടുവരിക. കൂട്ടായ്മ ഇത് പാടുമ്പോൾ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. തന്റെ കൊച്ചുകുട്ടികളുമായിട്ടുള്ള അമ്മമാരും പിതാക്കന്മാരും ഇവിടെ നിന്നാലും ശരി. അവരെ കൊണ്ടുവരിക, അവരെ കൊണ്ടുവരിക, ശിശുക്കളെ യേശുവിനടുക്കൽ കൊണ്ടുവരിക. ഇപ്പോൾ പാസ്റ്റർ, ഇപ്പോൾ നമുക്ക് ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ചെറിയ കുഞ്ഞിനെ കിട്ടിയിരിക്കുന്നു. ചിലപ്പോൾ അവർ ഉച്ചത്തിൽ ആമൻ പറയും. അവർ കുഞ്ഞുങ്ങളായതിനാലാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കണം. താങ്കളുടെ പേരെന്താണ് സാർ?
വില്യം ഹെൻറി വിൻസെന്റ്.
നിങ്ങളുടെ കുഞ്ഞുമകളുടെ പേരോ? ക്രിസ്റ്റീന മരിയ വിൻസെന്റ്. അവളുടെ അപ്പന്റെ ചുമലിൽ കിടക്കുന്ന മനോഹരിയായ നല്ല കുഞ്ഞ്, എനിക്ക് അവൾ എടുക്കാമോ? ക്രിസ്റ്റീന, നോക്കൂ, എനിക്കിവിടെ നിന്റെ പിതാവിന് പകരമാകാൻ കഴിയില്ല. നമുക്ക് നിങ്ങളുടെ കൈ കുഞ്ഞിന്റെ മേൽ വെക്കാം. നമുക്ക് നമ്മളുടെ തലകളെ വണക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങൾ അങ്ങയുടെ സിംഹാസനത്തിലേക്ക് അടുത്തു വരുന്നു. വളരെ മുകളിലായി ചന്ദ്രനും നക്ഷത്രങ്ങൾക്കും സൗരയൂഥത്തിനും മുകളിൽ സർവശക്തന സന്നിധിയിലേക്ക് ഞങ്ങൾ ഞങ്ങളുടെ വിശ്വാസത്തെ ഉയർത്തി ഞങ്ങൾ ഈ ചെറിയ മനോഹരി കുഞ്ഞിനെ കൊണ്ടുവരുന്നു. കർത്താവേ, ഞങ്ങളുടെ കൈകളിൽ എന്താണ് എന്തിയിരിക്കുന്നതെന്ന് ഞങ്ങൾ അറിയുന്നില്ല. ഇത് വരും ദിവസങ്ങളിലേക്കുള്ളൊരു മഹത്തായ സേവയ്ക്കുള്ളതാകാം. അതങ്ങനെ ആയിരിക്കും എന്ന് ഞങ്ങൾ ആശിക്കുന്നു. ഈ കുഞ്ഞിന്റെ പിതാവ്, ഈ കുഞ്ഞിനെ ഞങ്ങളുടെ കൈ അതിന്മേൽ വയ്ക്കാനായി ഞങ്ങളുടെ അടുക്കൽ കൊണ്ടുവന്നിരിക്കുന്നു. ഞങ്ങൾ നിന്റെ ദാസന്മാരാണെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് നീ തിരികെ വരുവോളം നിന്റെ സ്ഥാനത്ത് പ്രവർത്തിക്കുകയും അത് കഴിയുമ്പോൾ നീ സകലതും ഏറ്റെടുക്കുകയും ചെയ്യും. അതുവരെയും കർത്താവെ, ആത്മാർത്ഥതയോടും സത്യസന്ധതയോടും കൂടെ ഞങ്ങൾ അങ്ങയെ സേവിക്കേണ്ടതുണ്ടല്ലോ. ഈ ചെറിയ പെൺകുട്ടിയുടെ മേൽ ഞങ്ങളുടെ കൈകളെ വെച്ചുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ അവളെ അനുഗ്രഹിക്കുന്നു. അവൾക്ക് നീ ദീർഘായുസ് കൊടുക്കുമെന്നും യേശു വരാൻ താമസിക്കുമെങ്കിൽ അവൾ നിന്റെ ഒരു വലിയ ദാസിയായി തീരാനിടയാകട്ടെ. അവളെ വളർത്തിക്കൊണ്ടുവരേണ്ട ഭവനത്തെയും അനുഗ്രഹിക്കുന്നു. അവളുടെ ജീവിതത്തിലുടനീളം അവനെ സേവിക്കേണ്ടതിനായി അവളെ ദൈവഭയത്തിൽ വളർത്തിക്കൊണ്ടുവരാനിടയാകട്ടെ. അവളുടെ അമ്മയപ്പന്മാരെ അനുഗ്രഹിക്കുന്നു. മാത്രമല്ല, ഇന്നത്തെ അവരുടെ ഈ പ്രവൃത്തിയാൽ ഇവൾ കർത്താവിന്റെ ഒരു അഭിമാനാർഹ പാത്രമായി തീരുന്നത് കാണാൻ ജീവിച്ചിരിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സർ, ഇവളുടെ പേര്? ഇത് സഹോദരി ടാബറ്റ്. തെരേസ. തെരേസയെ ഞങ്ങൾ കൈകളെടുത്തുകൊണ്ട് നിൽക്കാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. എനിക്കങ്ങനെ തോന്നില്ല. അവൾക്ക് എന്നേക്കാൾ കൂടുതലായിട്ട് അറിയാം. അതെ, നമുക്ക് നമ്മുടെ തലകളെ വണക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ സഹോദരിയിലും ഇളയവരുടെ മേൽ ഞങ്ങളുടെ കൈകൾ വെച്ചുകൊണ്ട് അവരെ സമർപ്പിച്ചപ്പോൾ ഈ ചെറിയ ഒന്നിനെയും കൂടെ സമർപ്പിക്കാനായി മാതാപിതാക്കൾ ആഗ്രഹിച്ചു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ ഈ ചെറിയ കുഞ്ഞിന് മേലായിരുന്നിട്ട് അവർക്ക് ദീർഘായുസ് കൊടുത്ത് നിന്നെ സേവിക്കാനുള്ള ഒരു അനുഗ്രഹീതമായ ജീവിതം കൊടുക്കുകയും ചെയ്യണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ. ഇപ്പോൾ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആ രണ്ട് ചെറിയ വാത്സല്യമേറിയ കുഞ്ഞുങ്ങളുള്ളതിനാൽ ഇന്ന് രാവിലെ നേരം നിങ്ങൾ ഏറ്റവും ഭാഗ്യമേറിയ മാതാപിതാക്കളാകുന്നു. അവന്റെ പേര് ജോയ് വില്യം കാർട്രൈറ്റ്. രാവിലെ നേരത്തുള്ള അവന്റെ ലഘുനിദ്രയിലാണെന്ന് ഞാൻ കരുതുന്നു. ശരി, ഇപ്പോൾ നിങ്ങളെല്ലാവരും, അതെ, നിങ്ങൾക്കോ? അതല്ല, അമ്മയ്ക്കായാലും ശരി, അതിനെ പിടിച്ചിരിക്കാം, അത് കൊള്ളാം. ജോസഫ് ഇവിടെ വരൂ. ശരി, നീ ആഗ്രഹിക്കുന്നെങ്കിൽ നിനക്ക് അവൻ എടുക്കാവുന്നതാണ്. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ കുഞ്ഞ് ജോസഫ് വില്യം കാർട്രൈറ്റിനെ ഞങ്ങൾ നിന്റെ അടുക്കൽ കൊണ്ടുവരുന്നു. ഇന്ന് രാവിലെ നേരം സേവയ്ക്കായുള്ള ഒരു ജീവിതത്തിനായി നീ അവന് കൊടുത്തതിനെ നിനക്ക് തിരികെ തരാനായി പിതാവ് ഇവിടെ നിൽക്കുന്നു. ദൈവമേ, ഈ കുഞ്ഞിനെ അനുഗ്രഹിക്കണമേ. അവൻ ദീർഘകാലം ആരോഗ്യവാനും ശക്തനുമായി ജീവിച്ചിരുന്നുകൊണ്ട് നിന്റെ ഒരു മഹാൻ ദാസനായി തീരാനിടയാകട്ടെ. അവൻ വളർത്തപ്പെടേണ്ട ഭവനത്തെയും അവന്റെ അമ്മയെയും അപ്പനെയും അനുഗ്രഹിക്കണമേ. കാണാൻ കഴിയാത്ത അതിഥിയായി ക്രിസ്തു എപ്പോഴും അവിടെ ഉണ്ടായിരിക്കാനിടയാകട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഒരു ജീവിത സേവയ്ക്കായി ഞങ്ങൾ ഈ ചെറിയ കുഞ്ഞിനെ നിനക്ക് തരുന്നു. ആമേൻ. സോറൻ സ്റ്റീവ് കാർട്രൈറ്റ് നിന്നെ അനുഗ്രഹിക്കുന്നു. പെൺകുഞ്ഞാണോ മാഡം? സിൽവിയ ഷിപ്പി. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ കുഞ്ഞിനെ അവളുടെ പ്രിയപ്പെട്ടവർ ഇന്ന് രാവിലെ നേരം ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നു. അൽത്താരയിൽ നിൽക്കുമ്പോൾ ഞങ്ങളുടെ കരങ്ങളെ അവളുടെ മേൽ വയ്ക്കുന്നു. ആ വചനത്തിന്റെ അനുഗ്രഹങ്ങൾ അവളുടെ മേൽ വരാനിടയാകട്ടെ. കർത്താവായ യേശു തന്നെ അവന്റെ ആണിപ്പാടേറ്റ കൈ ഈ കുഞ്ഞിന്മേൽ വെച്ചിരുന്നു എങ്കിൽ ആ അനുഗ്രഹങ്ങളെല്ലാം ഈ കുഞ്ഞിന്മേൽ വരുമായിരുന്നു. ഇപ്പോൾ അവൾ അനുഗ്രഹിക്കണമേ. അവൾ ദീർഘായുസ് സന്തോഷത്തിന്റെ ജീവിതം ജീവിക്കാനിടയാകുകയും നിന്റെ ഒരു ദാസിയുമായി തീരാനിടയാകട്ടെ. അവളുടെ ഭവനത്തെയും അവളുടെ മാതാപിതാക്കളെയും ബന്ധുമിത്രാദികളെയും അനുഗ്രഹിക്കണമേ. ബൈബിൾ പ്രകാരം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ പ്രവൃത്തി ചെയ്യുന്നു. ആമേൻ. നിന്നെ അനുഗ്രഹിക്കുന്നു. നിന്നെയും അനുഗ്രഹിക്കട്ടെ. അവളൊരു പാട്ടുകാരിയായി തീരും. പേരെന്താണ്? റോയ് അലൻമീർ. അവനൊരു പാട്ടുകാരനാകും എന്ന് ഞാൻ പറഞ്ഞു. ഇതെന്നെ ഓർമ്മിപ്പിക്കുന്നു, സഭയിലിത് മോശമായി കേൾക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ഒരു ദിവസം ഞാനൊരു ഇന്ത്യക്കാരനുമായി സംസാരിക്കുകയായിരുന്നു. ഒരു ചെറിയ ബാലൻ അവിടെ അടുത്തായി നിന്നിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, അവനൊരു നല്ല വ്യക്തിയാണ്, അവനൊരു നല്ല വ്യക്തിയാണ്. ആ മുഖ്യൻ കുറച്ചുനേരം എന്നെ തന്നെ നോക്കി, പിന്നെയാൾ നിലത്ത് നോക്കിയോട് പറഞ്ഞു, അവനല്ല അവളാണ്, അതുപോലെ തന്നെ ഇപ്പോഴും ആയിരിക്കുന്നു എന്ന് ഞാൻ നിരൂപിക്കുന്നു. പയ്യന്റെ പേര് റോയി അലൻ. അലൻ നിങ്ങളുടെ അവസാന പേരോ? മീർ. റോയി അലൻ മീർ അവനൊരു സുന്ദരനാകുന്നു. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവർ അവരുടെ കുഞ്ഞുങ്ങളെ നിന്റെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ നീ നിന്റെ കൈ അവരുടെ മേൽ വെച്ച് അവരെ അനുഗ്രഹിച്ചു എന്ന് ബൈബിൾ പറയുന്നു. ആയതിനാൽ ഞങ്ങൾ ഈ ചെറിയവരുടെ മേൽ ഞങ്ങളുടെ കൈകളെ വെക്കുന്നു. നീ ഭൂമിയിലായിരുന്നപ്പോൾ ചെയ്തതുപോലെ തന്നെ അതിന്റെ ഓർമ്മയ്ക്കായി ഞങ്ങളും ചെയ്യുന്നു. ഈ കുഞ്ഞിനെയും അതിന്റെ മാതാപിതാക്കന്മാരെയും അനുഗ്രഹിക്കണമേ. ആ ഭവനം നിരന്തരമായ പ്രാർത്ഥനയുടെയും സമാധാനത്തിന്റെയും സ്ഥലമായിരിക്കട്ടെ. ഈ ചെറിയ പെൺകുട്ടി ദീർഘായി ജീവിച്ചിരുന്ന സന്തോഷ ജീവിതം നയിച്ച് ആ ദിവസമാകുമ്പോൾ നിന്റെ ഒരു ദാസിയായി തീരട്ടെ. ഈ കുടുംബ ചക്രം ഒരിക്കലും പൊട്ടാതിരിക്കട്ടെ. മഹത്വത്തിൽ ആ ദിവസത്തിൽ ദൈവത്തിന്റെ സിംഹാസന ചുറ്റുമായി ഓരോ അംഗവും കൂടി വരുവാനിടയാവുകയും എന്നേക്കും ജീവിച്ചിരിക്കാൻ ഇവിടെ വരട്ടെ. അതുവരെയും കർത്താവേ, നിത്യമായ അനുഗ്രഹങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്ന ഈ കുഞ്ഞിനുമേൽ ആവസിക്കാനിടയാകട്ടെ. ആമേൻ. ഈ കുഞ്ഞിനെ ഇതുവരെ കുഞ്ഞനുജത്തി റെബേക്ക. സ്വർഗീയ പിതാവേ, അവൾ കുളത്തിലേക്ക് ഇപ്പോൾ തന്നെ വെള്ളത്തിലേക്ക് പോകാനായിരിക്കുന്നു. എന്നിട്ടും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ കൈകളെ റെബേക്കയുടെ വിളിച്ചുകൊണ്ട് അവളെയും കൂടെ അനുഗ്രഹിക്കുന്നു. കർത്താവെ, അവൾ ചുമതല ഏറ്റെടുക്കാനുള്ള പ്രായമാകുമ്പോഴേക്കും അവൾ അവളുടെ തീരുമാനമെടുത്തുകൊണ്ട് കുളത്തിലേക്ക് ഇറങ്ങിച്ചെന്ന പാവങ്ങളുടെ മോചനത്തിനായി കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്ഥാനമേൽക്കാനിടയാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതനുവദിക്കണം പിതാവേ. ഇപ്പോൾ അവളെ അവളുടെ കുഞ്ഞനുജത്തിയോടൊപ്പം അനുഗ്രഹിക്കണം. അവൾ ദീർഘായുസോടുകൂടെ സന്തോഷമുള്ള ജീവിതം നയിച്ചുകൊണ്ട് നിന്നെ സേവിക്കാനിടയാകട്ടെ. ആമേൻ. അവളെ അനുഗ്രഹിക്കുന്നു. കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ. ഇതാണോ അവൾ? കുഞ്ഞു ജാക്കലിൻ ഗ്രെനോൾട്ട്, മറ്റൊരു സുന്ദരിയായ പെൺകുഞ്ഞ്. ഞങ്ങളുടെ സ്വർഗീയ പിതാവാം മഹാനായ കർത്താവായ യേശുവേ, ശിശുക്കളുടെ മേൽ തന്റെ കൈകളെ വെച്ചുകൊണ്ട് അനുഗ്രഹിച്ചിരുന്ന അവന്റെ സ്മരണയ്ക്കായി ഞങ്ങളുടെ കൈകളെ ഈ കുഞ്ഞിനു മേൽ ഞങ്ങൾ വെക്കുന്നു. അവരുടെ മേൽ നിന്റെ കൈ വെച്ചപ്പോഴുണ്ടായ അതേ അനുഗ്രഹങ്ങൾ തന്നെ ഇവരുടെ മേലും ഇന്ന് കടന്നു വരാനിടവരട്ടെ. നീ ഒരു ജഡശരീരത്തിൽ ഇന്ന് ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു എങ്കിൽ ഈ കുഞ്ഞിനെ അമ്മ നിന്റെ അടുക്കൽ കൊണ്ടുവരുമായിരുന്നു. എന്നാൽ ഞങ്ങൾ നിന്റെ പ്രതിനിധികളായി അവൾ രണ്ടാമത്തെടത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. അതിനുശേഷം പിതാവും കടന്നു വന്നു. ഞങ്ങൾ അനുഗ്രഹിക്കുന്നവരെ നീ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അത് ദീർഘായുസ് ജീവിച്ചിരുന്നു, സന്തോഷ ജീവിതം നയിച്ച നിന്റെ സേവയിലായി തീരട്ടെ. ഇതിനെ വളർത്തിക്കൊണ്ടുവരേണ്ട ഭവനത്തെയും അനുഗ്രഹിക്കണമേ. അത് നിരന്തരമായി പ്രാർത്ഥിക്കുന്ന ഒരു ഭവനമായിരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ആമേൻ. നിന്നെ അനുഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് അവരെ രണ്ടുപേരെയും സമർപ്പിക്കണോ? ശരി. ഇപ്പോൾ ഈ ചെറിയ പയ്യൻ ഹ്യൂംസ്. സഹോദരി ഹ്യൂംസ്, എനിക്ക് നിങ്ങളെ അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളും നിങ്ങളുടെ ഭർത്താവും മിഷണറിമാരാണ്. ഈ രാവിലെ നേരം നിങ്ങളുടെ ഭർത്താവ് നിങ്ങളോടൊപ്പമുണ്ടോ? കൊള്ളാം. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. സഹോദരൻ ഹ്യൂംസ്, നല്ല കുറച്ച് കൊച്ചു കുഞ്ഞുങ്ങൾ നിങ്ങൾക്കുണ്ടെന്ന് പറയാം. ഇതാണോ ഡേവിഡ്? പിന്നെ ഇത് ഫ്ലോറിഡയിൽ നിന്നും വന്ന സഹോദരിയുമായി ഞാൻ അല്പം മുമ്പ് രാവിലെ നേരം വായനയിലായിരുന്നപ്പോൾ സംസാരിച്ചിരുന്നു. ഈ ചെറിയ പയ്യൻ അവർ ഫ്ലോറിഡയിൽ നിന്നുമാകുന്നു. അവർ അവിടെയായിരുന്നപ്പോൾ വളരെ ചെറിയ ഒരു ബാലനായിട്ട് വീട്ടിന്റെ പിന്നാമ്പുറത്തേക്ക് പോയി മുകളിലേക്ക് നോക്കിക്കൊണ്ടു നിന്നു. അവൻ യേശുവിനെ കണ്ടു എന്ന് അവകാശപ്പെട്ടിരുന്നു. ഇപ്പോൾ കുഞ്ഞു ഡേവിഡ് ഹ്യൂംസിന് വേണ്ടി യേശു ക്രിസ്തുവിനെ സേവിക്കാനുള്ള സമർപ്പണത്തിനായി ഞങ്ങളുടെ കൈകളെ അവന്റെ മേൽ വെക്കുന്നു. കർത്താവെ, നിന്റെ അനുഗ്രഹങ്ങൾ അവന്റെ ഭവനത്തിന്മേൽ തുടർന്നുമുണ്ടാകട്ടെ. സുവിശേഷ വയലിലെ മിഷണറിമാരായി നീയവന്റെ അമ്മയെയും അപ്പനെയും തുടർന്നും ചെയ്യാനായി വിളിച്ചിരിക്കുന്നു. അവന്റെ അമ്മയെയും അപ്പനെയും ശക്തരും പ്രബലരുമാക്കി തീർക്കണം. കർത്താവെ, ഇപ്പോൾ കുഞ്ഞു ഡേവിഡിന് ദീർഘകാലം ജീവിച്ചിരുന്നു യേശു ക്രിസ്തുവിനായി ആനന്ദമുള്ള ജീവിതം നയിക്കാനിടവരട്ടെ. ഞങ്ങളിത് യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു. ആമേൻ. അതിനുശേഷം അവന്റെ ഈ ചെറിയ സഹോദരൻ ജോസഫിന് വേണ്ടി, ഓ ദൈവമേ, ഒരു ചെറിയ ബാലനായിരിക്കുമ്പോൾ തന്നെ ആകാശത്തേക്ക് നോക്കി കർത്താവായ യേശുവിന്റെ രൂപത്തെ കണ്ടവൻ, കർത്താവായ യേശുവിന്റെ സേവയ്ക്കായി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ ചെറു ബാലന്റെ മേൽ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ഇന്ന് രാവിലെ നേരം വരാനിടയാകട്ടെ. കർത്താവേ, നിന്റെ മഹാൻ പരിശുദ്ധാത്മാവ് ഈ കുഞ്ഞിനെ നയിക്കാനിട വരട്ടെ. നാളെ എന്നൊന്നുണ്ടായിരുന്നാൽ ജീവിതത്തിൽ എവിടെയെങ്കിലും നീ ഇന്ന് ഞങ്ങൾ ധൈര്യത്തോടെ നിൽക്കാൻ ശ്രമിക്കും പോലെ അവൻ സുവിശേഷത നിൽക്കാനിട വരട്ടെ. നിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു പിതാവേ. അവൻ അനുഗ്രഹിക്കണമേ. ആമേൻ. നിന്നെ അനുഗ്രഹിക്കുന്നു. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. യേശു ആ മരത്തിന് ചുവട്ടു നിന്നിരുന്നു. അവനപ്പോൾ അതെ, എനിക്ക് ഈ ചെറുപ്പക്കാരൻ അറിയാമല്ലോ.
അതെ സാർ,
താങ്കൾക്ക് എങ്ങനെയുണ്ട്?
എന്നിട്ടും എനിക്ക് അവന്റെ പേരോർക്കാൻ കഴിഞ്ഞില്ല.
ഡാനി ഏജനെ സ്പാൾഡിംഗ്.
അതെ,
നീ ഒരു ചെറു ബാലനായിരുന്നത് മുതൽ നിന്റെ പിതാവിന്റെ കാലടി പിൻപറ്റുന്നു എന്ന് ഞാൻ കരുതുന്നു.
ഈ ചെറിയ ബാലനും ഈ ജനങ്ങളും ഇവിടെ കൂടാരത്തിൽ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്നു.
അവനായിരുന്നപ്പോൾ ആദ്യമായി ഞാൻ അവനെ കണ്ടത്
ആദ്യമായാണ് ഞാൻ അവനെ കാണുന്നതെന്ന് കരുതുന്നു.
അതെ, ആദ്യമായാണ് ഞാൻ അവനെ കാണുന്നത്.
സ്വർഗീയ പിതാവേ, ഈ ക്രിസ്ത്യാനിയായ പിതാവിന്റെയും മാതാവിന്റെയും ശിക്ഷണത്തിന് കീഴുള്ള ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ച ഈ കുഞ്ഞിനെ ഇന്നു രാവിലെ നേരം ഞങ്ങൾ നിന്റെ അടുക്കൽ കൊണ്ടുവരുന്നു.
കർത്താവെ, അത്തരത്തിലുള്ള ഒരു ഭവനത്തിൽ ഈ കുഞ്ഞനിച്ചതിനാൽ ഞങ്ങൾ നന്ദിയുള്ളവരാകുന്നു.
എന്തുകൊണ്ടെന്നാൽ അവരെ കർത്താവിന്റെ പാഠ്യോപദേശത്തിൽ വളർത്തും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു.
ഞാനും പാസ്റ്ററും ചേർന്ന് യേശു ക്രിസ്തു നാമത്തിൽ ഞങ്ങളുടെ കൈകളെ വയ്ക്കുന്നു.
ഈ കുഞ്ഞു ജീവിച്ചിരുന്ന് അത് ശക്തനും ബലവാനുമായി തീർന്ന് അതിന്റെ ജീവിതത്തിലൂടെ നീളം നിന്റെ ഒരു ദാസനായിരിക്കണിടയാകട്ടെ.
ഇത് ഞങ്ങൾ യേശു ക്രിസ്തു നാമത്തിൽ ചോദിക്കുന്നു, ആമേൻ.
സ്റ്റാൻലി, കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ.
അവൻ കടന്നു വന്നതും പ്രാർത്ഥനയോടായിരുന്നു.
അത് വളരെ നന്നായിരിക്കുന്നു.
അവൻ റോബർട്ട് ഡഗ്ലസ് സാമ്പിൾസ്, മറ്റൊരു സുന്ദരനായ നീലക്കണ്ണുള്ള ബാലൻ.
സ്വർഗീയ പിതാവേ, കഴിഞ്ഞ 30 വർഷമായി പ്രാണനകൾ വീണ്ടും ജനിക്കുന്ന ഇയാൾ താരയിൽ
ഇന്ന് രാവിലെ നേരം നിൽക്കുന്ന ഈ നീലക്കണ്ണുള്ള ബാലനെ ഞങ്ങൾ നിന്റെ അടുക്കൽ കൊണ്ടുവരുന്നു.
കർത്താവെ, ഇന്ന് രാവിലെ നേരം ഞങ്ങളുടെ കൈ അവന്റെ മേൽ വെച്ച് ദൈവരാജ്യത്തിനായി സമർപ്പിക്കുമ്പോൾ സേവ ചെയ്യാനായി ആരോഗ്യവും ബലമുള്ളൊരു ജീവൻ നൽകണമേ.
യേശു ക്രിസ്തു നാമത്തിൽ ഞങ്ങളിത് ചെയ്യുന്നു,
ആമേൻ.
നിന്നെ അനുഗ്രഹിക്കുന്നു കുഞ്ഞു മനുഷ്യ.
അവൾ നിനക്ക് തരുന്നു.
നീ ഞാൻ അവിടെ നിന്നിരുന്നുവെന്നോ ഞാൻ അറിഞ്ഞില്ല ജിമ്മി.
എന്റെ അവർ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു.
നിന്റെ ചെറിയ കുടുംബം വളരുന്നു,
വളരെ നല്ലത്.
ഇപ്പോൾ അതെന്താണ്?
ഷാൻ പാട്രിക് പൂൾ.
ഈ ചെറിയ പയ്യന്റെ അപ്പൂപ്പനും ഞാനും കൊച്ചുനാളിൽ പള്ളിക്കൂടത്തിലായിരുന്നപ്പോഴേ
ആ ജീവനാന്തം കൂട്ടുകാരായിരുന്നു.
ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ ഇതിലും വലിപ്പമുള്ളവരായിരുന്നില്ല.
നമുക്ക് നമ്മുടെ തലകളെ വണക്കാം.
സ്വർഗീയ പിതാവേ, ഏകദേശം 40 വർഷങ്ങൾക്ക് മുമ്പ്
യൂറ്റിക്ക പീക്കിലെ പള്ളിക്കൂടത്തിന്റെ വാതിൽ നിൽക്കുമ്പോൾ
ആ പയ്യനും ഞാനും ഞങ്ങൾ ലജ്ജാശീലത്തോടെ തമ്മിൽ തമ്മിൽ നോക്കി.
അവന്റെ ചെറുമകനെ ഏതെങ്കിലും ഒരു നാൾ സ്വർഗത്തിലെ ദൈവത്തിന് സമർപ്പിക്കാനായി
എന്റെ കൈകളെ അവന്റെ മേൽ വെക്കുമെന്ന്
എനിക്ക് എങ്ങനെ അറിയാൻ സാധിക്കുമായിരുന്നു?
കർത്താവെ, ഇന്ന് രാവിലെ നേരം കുഞ്ഞു ഷാണിനെ നിന്റെ ദാസനായി സ്വീകരിക്കണമേ.
അവന്റെ അമ്മയും അപ്പനും അവരുടെ സംരക്ഷണയിൽ
നീ അവർക്ക് നൽകിയതിനെ ദൈവത്തിന് തിരികെ കൊടുക്കാനായി ധീരതയോടെ അവനെ കൊണ്ടുവന്നിരിക്കുന്നു.
അവർ ക്രിസ്തുവിൽ വളരെയേറെ നാളുകൾ ആരോഗ്യത്തോടും ബലത്തോടും ഉറച്ച തീരുമാനത്തോടും കൂടെ ജീവിക്കാനിടയാകട്ടെ.
ഒരു ജീവിത സേവയ്ക്കായി ഇപ്പോൾ ഈ ചെറിയ പയ്യനെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ നിനക്ക് തരുന്നു.
അവൻ നിന്നെ സേവിച്ചുകൊണ്ട് ദീർഘനാൾ ജീവിച്ചിരിക്കാനിടയാകട്ടെ.
ഈ ചെറിയ പെൺകുഞ്ഞിനെ സമർപ്പിക്കാനാണോ?
അവളുടെ പേരെന്താണ്?
കർല.
അങ്ങനെ തന്നെ കുഞ്ഞു കർലയുടെ മേൽ ഇന്ന് രാവിലെ നേരം ഞങ്ങളുടെ കൈകളെ വെച്ചുകൊണ്ട്
അവളെ യേശു ക്രിസ്തുവിന്റെ സേവയ്ക്കായി സമർപ്പിക്കുന്നു.
ദൈവം അവളെ അനുഗ്രഹിക്കട്ടെ.
അവളൊരു ദൈർഘ്യമേറിയ ആനന്ദ ജീവിതം നയിക്കാനിടയാകട്ടെ.
അവളുടെ ജീവിതത്തിലൂടെ നീളം അവൾ നിന്റെ ഒരു ദാസിയായിരിക്കണയാകട്ടെ.
ഇതനുവദിക്കണം കർത്താവേ.
അവളുടെ ഭവനത്തെ അനുഗ്രഹിക്കണമേ.
അതെല്ലായ്പ്പോഴും ഒരു വിശ്വാസത്തിന്റെയും പ്രാർത്ഥനയുടെയും സ്ഥലമായിരിക്കട്ടെ.
ഈ ചെറിയ പ്രസംഗവേദിയിൽ നിൽക്കുന്ന പിതാവിന്റെയും മാതാവിന്റെയും ഹൃദയാന്തരത്തു നിന്നും
യേശു ക്രിസ്തു നാമത്തിൽ ഇന്ന് രാവിലെ നേരം ഈ സുന്ദരിയായ പെൺകുട്ടിയെ ഞാൻ നിനക്ക് തരുന്നു,
ആമേൻ.
ഒരു ചെറിയ ആൺകുഞ്ഞ്, അത് ജിം എന്ന പേരിൽ നിന്നും എടുത്തിരിക്കുന്നു.
ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, തന്റെ പിതാവിന്റെ പേരായ ജെയിംസ് എന്ന പേരോടുകൂടിയും
അവന് നീ ഒരു കുഞ്ഞിൻ രൂപത്തിൽ നൽകിയ ഒരു ചെറിയ നിക്ഷേപവുമായി
ഈ ചെറിയ കുഞ്ഞുങ്ങളുടെ പിതാവ് അവന്റെ കൈകളിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്നു.
ബൈബിളിലെ ജെയിംസിനെ പോലെ ഞാൻ അവളുടെ മനുഷ്യനായി തീരാൻ നീ അവനെ അനുവദിക്കണമേ.
കർത്താവെ, നീ അവനൊരു ദൈർഘ്യവും ആരോഗ്യപ്രദവുമായ ജീവിതം നൽകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.
നാളെ എന്ന് ഒന്നുണ്ടെങ്കിൽ
അവൻ വളർത്തപ്പെട്ട് അവൻ ദൈവത്തിന്റെ വചനം ചുമക്കാനിടയാകട്ടെ.
ഇതനുവദിക്കണം കർത്താവെ.
ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ ചെയ്തിരുന്നതിന്റെ ഓർമ്മയ്ക്കായി
ഞാൻ എന്റെ കൈകളെ കുഞ്ഞു ജെയിംസ് പൂളിന് മേൽ വെക്കുകയും
അവനെ ദൈവത്തിന്റെ സേവയ്ക്കായി സമർപ്പിക്കുകയും ചെയ്യുന്നു.
യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ.
ജെയിംസ് നിന്നെ അനുഗ്രഹിക്കുന്നു,
കുഞ്ഞിനെയും അനുഗ്രഹിക്കുന്നു.
ഒരു കുഞ്ഞു പയ്യൻ,
ഇപ്പോൾ അവർ രണ്ടുപേരെയും എന്താണ് പറഞ്ഞത്? ജെറി ഡീൻ അലൻ. കർത്താവായ ദൈവമേ, ജെറി ഡീൻ അലൻ എന്ന ഈ കുഞ്ഞു ബാലന്റെ തലമേൽ യേശു ക്രിസ്തുവിന് അനുഗ്രഹങ്ങൾ വിശ്രമിക്കാനിടയാകട്ടെ. ഞങ്ങളുടെ കൈകളെ അവന്റെ മേൽ വയ്ക്കുമ്പോൾ ഞങ്ങൾ ഈ ചെറുപ്പമേറിയ ജീവിതത്തെ നിനക്ക് സമർപ്പിക്കുന്നു. അവന്റെ ഭവനത്തെയും മാതാപിതാക്കളെയും അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഞങ്ങൾ അവനെ നമ്മുടെ ദൈവത്തെയും അവന്റെ ദൈവത്തെയും സേവിക്കാനായി തരുന്നു. അവനൊരു ആനന്ദവും ദൈർഘ്യമേറിയതുമായ ജീവിതം നയിക്കേണ്ടി വരട്ടെ. ആമേൻ. കുഞ്ഞെ, നിന്നെ അനുഗ്രഹിക്കുന്നു. ഇപ്പോൾ തന്നെ ഇത് ചെയ്യുന്നത് നല്ലതെന്ന് ഞാൻ വിചാരിക്കുന്നു. കൃത്യം 11 മണിയായിരിക്കുന്നു. നിങ്ങൾ അറിയുന്നത് പോലെ ആ കുഞ്ഞുങ്ങളുമായി അപ്പന്മാരും അമ്മമാരും കടന്നു വന്നത് കാണുമ്പോൾ യോസഫും മറിയവും കർത്താവായ യേശുവിനെ സമർപ്പിക്കാൻ കൊണ്ടുപോയത് എന്റെ ഓർമ്മയിൽ വന്നു. സഹോദരൻ കേട്ട്, കാര്യാലയത്തിൽ വെച്ച് എനിക്ക് ഒരാളുമായി ഒരു കൂടിക്കാഴ്ച ഉണ്ടായിരുന്നു. എന്നാലും ഇന്ന് രാവിലെ നേരം ഇത്രയും പ്രായമുള്ള താങ്കളെ പോലെയുള്ള ഒരാളിന്റെ ആവേശത്തെക്കുറിച്ച് ഞാൻ കേട്ടിരുന്നു. അവിടെ വച്ച് താങ്കൾ എങ്ങനെയാണ് കർത്താവ് സൌഖ്യമാക്കിയതിനെപ്പറ്റി ശ്രോതാക്കളോട് പ്രായമേറിയ ഒരുവന്റെ അടുക്കളെത്താൻ ഒരു രാവിലെ നേരം എന്റെ കാറിനെ ഞാൻ ഏകദേശം നശിപ്പിക്കുന്ന മക്കോളം. അദ്ദേഹം ഒരു പ്രായമുള്ള ധർമ്മപദേശിയായിരുന്നു. ഇത്രമാത്രം ചിന്തിക്കൂ, അത് ഈ മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ വിളിപ്പുണ്ട്. ഞാൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ സുവിശേഷം പ്രസംഗിച്ചു വരികയാണ്. ഈ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് കൽക്കരിപ്പാടങ്ങളുള്ള ടെന്നീസിലെയും കെന്റുക്കിയിലെയും പർവ്വതങ്ങളിലും താഴ്വരകളിലേക്കും പോകുന്നു. ഭക്ഷിക്കാൻ പോലും യാതും തന്നെ ഇല്ലാതെയാണ് അവർ ജീവിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു ദിവസം 20-30 സെന്റുകൾക്ക് തുണികൾ അലക്കുകല്ലിൽ വെച്ച് കഴുകി സമ്പാദിക്കുന്ന കാശുകൊണ്ടാണ് സുവിശേഷം പ്രസംഗിക്കാനായി തന്റെ ഭർത്താവിനെ പ്രവർത്തന മേഖലയിലേക്ക് അയക്കുന്നത്. ഒരു മനുഷ്യനെ ഉത്തേജിപ്പിക്കാൻ അത് മാത്രം മതിയാവും, അങ്ങനെയല്ലേ? അത് കഴിഞ്ഞ് ഇതും കൂടെ ചിന്തിക്കൂ. അദ്ദേഹം അവിടെ കിടക്കുമ്പോൾ ഏറ്റവും നല്ല ഡോക്ടർമാർ പറഞ്ഞു അവൻ മരിച്ചുകൊണ്ടിരിക്കുന്നു. അവന്റെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ നിന്നും ക്യാൻസർ ശരീരം മുഴുവനും ബാധിച്ചിരിക്കുന്നു. അവന് വളരെ കൂടുതൽ ദിവസങ്ങൾ ജീവിച്ചിരിക്കാൻ കഴിയുകയില്ല. ഏറിയാൽ 2-3 ദിവസം. അത് 2-3 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു. 3 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു. അവിടെ ഇതാ ഇന്ന് രാവിലെ നേരം ആരോഗ്യവാനും രോഗമുക്തനുമായി ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നു. താങ്കൾ സൌഖ്യം പ്രാപിക്കുമ്പോൾ താങ്കൾക്ക് എത്ര വയസ്സായിരുന്നു സഹോദരൻ കിഡ്? ഏകദേശം അത്രയും വയസ്സായിട്ട് ദൈവം. താങ്കൾക്ക് ഇപ്പോൾ എത്ര വയസ്സുണ്ട്? 80. ശരി, അദ്ദേഹം സൌഖ്യം പ്രാപിക്കുമ്പോൾ അദ്ദേഹത്തിന് 80 വയസ്സായിരുന്നു. ഇപ്പോൾ പ്രായമേറിയ ജനങ്ങളായ നമ്മെ ദൈവം ശ്രദ്ധിക്കുന്നുണ്ടോ? തീർച്ചയായും അവൻ ശ്രദ്ധിക്കുന്നു. അതെ സർ, അവൻ അബ്രഹാമിന് 100 വയസ്സ് പ്രായമുള്ളപ്പോൾ സൌഖ്യമാക്കി. സാറായ്ക്ക് 90 വയസ്സ് പ്രായമുണ്ടായിരുന്നു. അവർ ഇസ്മായിൽ ജനിപ്പിച്ചു. എന്നോട് ക്ഷമിക്കണം, ഇസാക്കിനെ. അത് ശരിയല്ലേ? നാം അതിൽ വളരെ സന്തോഷമുള്ളവരാകുന്നു. ഇപ്പോൾ നിങ്ങൾ അത്രയേറെ നല്ലവരായിട്ട് എനിക്ക് രാവിലെ നേരം മുഴുവനും നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ കഴിയും. എന്നാൽ നമുക്ക് ചില വിലയേറിയ വചനങ്ങൾ വായിച്ചുകൊണ്ട് നേരെ സർവീസിലേക്ക് കടക്കാം. ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് കർത്താവിന് ഇഷ്ടമെങ്കിൽ കഴിഞ്ഞുപോയ ചില കാര്യങ്ങളെ വിശദീകരിച്ചു പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. അത് കഴിഞ്ഞ് ഇന്ന് രാത്രിയിൽ കർത്താവിന് ഇഷ്ടമെങ്കിൽ ഞാനൊരു വിഷയത്തിനുമേൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. പുറത്തേക്ക് പോകുന്നതിനാൽ ഞാൻ അതിനെ ടേപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കടന്നു വരിക. പാസ്റ്റർ തന്റെ സന്ദേശത്തിലൂടെ കടന്നതിന് ശേഷം പിന്നെ എന്റേത്. ഞാനിതിനെ ടേപ്പിൽ പകർത്താൻ ആഗ്രഹിക്കുന്നു. അവന്റെ വരവിന്റെ ചുവന്ന മിന്നുന്ന അടയാളം എന്നതിന്മേൽ ഞാൻ പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നു. അവയിലൊന്ന് നമ്മുടെ മേലെ പ്രകാരം പതിച്ചിരിക്കുന്നു. അതിന്മേൽ ഇന്ന് രാത്രിയിൽ ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. അവന്റെ ചുവന്ന മിന്നുന്ന അടയാളം. ഇപ്പോൾ ചുവന്ന മിന്നുന്ന അടയാളം ഉണ്ടായി കഴിയുമ്പോൾ തന്നെ അവൻ ഇവിടെ അടുത്തു തന്നെയായിരിക്കുന്നു. സിഗ്നൽ താഴേക്ക് വന്നിരിക്കുന്നു. ട്രെയിൻ തൊട്ടു പിന്നിൽ ബ്ലോക്കിലുണ്ട്. സംഖ്യാപുസ്തകം 16 വായിക്കാൻ ആഗ്രഹിക്കുന്നവർ തിരിച്ചു വായിക്കുക. ഇത് നിത്യമായ വചനമാണ്. അതിനാൽ നമുക്കിത് ബഹുമാനത്തോടെ വായിക്കാം. സംഖ്യാപുസ്തകം 16 രണ്ട് വാക്യങ്ങൾ ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. അത് ഞാൻ എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ ഒരു പശ്ചാത്തലം കിട്ടുന്നതിനായി 3-4 വാക്യങ്ങൾ. ഇപ്പോൾ ടേപ്പുകൾ പ്രവർത്തിപ്പിച്ച് തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ അവർ അവയെ പ്രവർത്തിപ്പിച്ച് തുടങ്ങാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതല്ലെങ്കിൽ ഈ ഭാഗം പുറത്തേക്ക് അയക്കാൻ അതിനെ ക്രമീകരിച്ചാലും മതി. ഇത് പുറത്തേക്ക് അയക്കുന്നു. നിങ്ങൾ ആഗ്രഹിച്ചാൽ സർവീസിലെ മറ്റെല്ലാ ഭാഗത്തുനിന്നും ഇത് എവിടെയാണ് തുടങ്ങുന്നത് എന്നറിയാനായി കുറച്ച് സ്ഥലം വെറുതെ വിടാൻ കഴിയുമോ? നോക്കൂ, ഇതൊരു പുതിയ കാര്യമാകുന്നു. ഇപ്പോൾ നിങ്ങൾ അതിനെ ഇവിടെ വെച്ച് നിർത്തിയാലോ? അതല്ല, നിങ്ങൾ എന്തു ചെയ്താലും ശരി കൊള്ളാം. അത് കഴിഞ്ഞ് പിന്നെയും അത് എവിടെ നിന്നാണ് തുടങ്ങുന്നത് എന്നറിയാൻ നിങ്ങൾ അതിനെ ബ്ലോക്ക് ചെയ്യാൻ ആഗ്രഹിച്ചിട്ട് ഒരു സെക്കൻഡ് നേരത്തേക്ക് ഞാൻ നിർത്താൻ നിങ്ങൾ ആഗ്രഹിക്കുകയോ അതല്ല നിങ്ങൾക്ക് അത് എവിടെ നിന്നും തുടങ്ങാൻ സാധിക്കുമോ എങ്ങനെയും തുടങ്ങാനാകുമോ ശരി അത് കൊള്ളാം.
And they gathered themselves together against Moses and against Aaron and said unto them,
ഇപ്പോൾ നാം സംഖ്യാപുസ്തകം 16:3-4 വായിക്കുന്നു. അവൻ മോശയ്ക്കും അഹരോനും വിരോധമായി കൂട്ടം കൂടി അവരോട്, മതി മതി, സഭ ഒട്ടൊഴിയാതെ വിശുദ്ധരാകുന്നു, യഹോവ അവരുടെ മധ്യേ ഉണ്ട്, പിന്നെ നിങ്ങൾ യഹോവയുടെ സഭയ്ക്കുമീതെ നിങ്ങളെ തന്നെ ഉയർത്തുന്നത് എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ മോശെ കവിണ്ണു വീണു. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ ചില വാക്കുകളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളുടെ ധ്യാനവും ഞങ്ങളുടെ അധരങ്ങളുടെ ഫലവും അവിടുത്തെ സന്നിധിയിൽ സ്വീകാര്യമായിരിക്കട്ടെ. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ആമേൻ. ഇന്ന് രാവിലെ നേരം ഞാൻ സംസാരിക്കാൻ ആഗ്രഹിച്ചിട്ട് ഞാൻ ഇതിനെ ഒരു വിഷയമായി എടുക്കാൻ ആഗ്രഹിക്കുന്നു. വിടവിൽ നിൽക്കുക. ഇപ്പോൾ നാം സംസാരിച്ചത് അതല്ല വായിച്ചത്. തീർച്ചയായും അത് ദാഥാനും കോരഹുമായിരുന്നിട്ട് അവർ മോശയ്ക്ക് ദൈവത്താൽ നൽകപ്പെട്ടിരുന്ന ദൌത്യത്തിൽ തലയിടാൻ തീരുമാനമെടുത്തുകൊണ്ട് നിങ്ങൾ സഭയെ കൊണ്ട് ഇന്നതെല്ലാം കൂടുതലായി ചെയ്യിക്കുന്നു, അവരെല്ലാവരും വിശുദ്ധരാണ് എന്ന് പറഞ്ഞത് നമുക്കെല്ലാവർക്കും അറിയാം. വാഗ്ദത്ത ദേശത്തേക്ക് ജനങ്ങളെ നയിച്ചുകൊണ്ടുപോകാനായി ദൈവം മോശയോട് കൽപ്പിച്ചിരുന്നു. അവർ പറഞ്ഞു, അത് നിന്നെക്കൊണ്ട് മാത്രമേ സാധിക്കൂ എന്നതുപോലെ നീ എടുത്തിരിക്കുന്നു. അങ്ങനെ പറയാനായി ഈ ജനങ്ങൾക്കിടയിൽ നീ ഒരുവൻ മാത്രമേയുള്ളൂ എന്ന വിധത്തിൽ നീ അതിനെടുത്തിരിക്കുന്നു. അവരുടെ ഇടയിൽ നിന്നും നീ നിന്നെ തന്നെ വേർപെടുത്തുക. ഞാനിപ്പോൾ തന്നെ എല്ലാവരെയും കൊന്നിട്ട് ഒരു പുതിയ തലമുറയെ നിന്നോട് പമയക്കും എന്നവൻ മോശയോട് പറയാൻ തക്കവണ്ണം ഈ കാര്യം ദൈവത്തെ നീരസപ്പെടുത്തി. അപ്പോൾ ദൈവത്തിന് മുമ്പാകെ മോശ കമിഴ്ന്നു വീണുകൊണ്ട് പറഞ്ഞു, അവനെ ആദ്യം കൊല്ലണം. കാണുന്നോ, ദൈവം ഇന്ന് ജനങ്ങളുടെ സ്ഥാപനങ്ങളെ നിർത്തലാക്കാൻ പോകുന്നെങ്കിൽ നമ്മുടെ പാപങ്ങളുമായി മൂട്ടത്തരം കാട്ടുന്നതിൽ ദൈവത്തിന് ക്ഷമ നശിക്കുന്നൊരു സമയം വരുന്നു. നാം തുടർച്ചയായി തെറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ജനങ്ങൾക്ക് വേണ്ടി മോശയെപ്പോലെ ഇന്ന് ആരാണ് നിൽക്കാൻ പോകുന്നത്? ദൈവം മോശയെ അംഗീകരിച്ചതുപോലെ നിൽക്കാൻ കഴിയുന്ന അഥവാ സാധിക്കുന്ന ഒരു മനുഷ്യനെ എവിടെ നിന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും? മോശയുടെ ഭൂമിയിലുള്ള ജീവിതം ദൈവത്തിന് അത്രമാത്രം അർത്ഥമാക്കിയിട്ട് ദൈവത്തിന്റെ കോപത്തിൽ നിൽക്കുകയും ദൈവത്തിന് മോശയെ മറികടക്കാനും സാധിച്ചില്ല. അതെന്നെ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുകയും ഒരിക്കൽ ഞാൻ ഒരു ദിവസം വെളിപ്പാടിന്റെ അധ്യായങ്ങളിൽ വെച്ച് ഈ ചിന്തനിലേ കടന്നു വന്നു. നോക്കൂ, മോശെ അത് ചെയ്തുകൊണ്ട് ഓരോ വിധത്തിലും പകരക്കാരനാകുകയായിരുന്നു. അവൻ യേശുക്രിസ്തുവിന്റെ ഒരു മാതൃകയായിരുന്നു. മുഴുവൻ ലോകത്തെയും ദൈവം അവസാനിപ്പിക്കാൻ, മുഴുവൻ പാപികളെയും കൊല്ലാനായി ന്യായം വിധിച്ച നശിപ്പിക്കാനായി തുനിയുമ്പോൾ ക്രിസ്തു നമുക്കെല്ലാവർക്കും വേണ്ടി മരിച്ചു. അവന്റെ സ്വന്തം പുത്രനാകയാൽ ദൈവത്തിന് ക്രിസ്തുവിനെ മറികടക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ യേശു സ്വയം അവനെ സൗജന്യമായി നൽകി, അവനൊരു വഴിയൊരുക്കി. മോശയ്ക്കത് ചെയ്യാൻ കഴിഞ്ഞില്ല. മോശയ്ക്ക് നമ്മെപ്പോലെ മനുഷ്യരക്തമല്ലാതെ മറ്റു രക്തമല്ല ഉണ്ടായിരുന്നത്. ആയതിനാൽ അവന്റെ രക്തത്തിന് കഴിയില്ല, അത് അതിന് പോരാത്തതാകുന്നു. എന്നാൽ യേശുവിൽ ദൈവത്തിന്റെ സ്വന്തം രക്തം, ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട രക്തം തന്നെ ഉണ്ടായിരുന്ന ഒരു സൃഷ്ടിയായിരുന്നതിനാൽ ദൈവം മുഴുവൻ ലോകത്തിന്റെ പാപവും ക്ഷമിച്ചു. കാരണം അതെല്ലാം അവന്റെ മേലായിരുന്നു. അവൻ കാൽവരിയിലേക്ക് പോയി ദൈവത്തിന്റെ മുമ്പാകെ കഷ്ടം അനുഭവിച്ചു മരിച്ചു. നമ്മുടെ പാപങ്ങളെ അവന്റെ മേലിട്ടപ്പോൾ അവൻ പാപത്തിലായിരുന്ന കാരണത്താൽ നരകത്തിലേക്ക് എറിയപ്പെട്ടു. അവിടെ അവൻ നമ്മുടെ കഷ്ടതകൾ വഹിക്കുന്നതിനുമായി നമ്മുടെ പാപങ്ങളെ കാൽവരിയിലേക്ക് എടുത്തുകൊണ്ടുപോയി. പിന്നെ കാൽവരിയിൽ നിന്നും നരകത്തിലേക്കും നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിനായി ദൈവം അവനെ മൂന്നാം നാൾ ഉയർപ്പിച്ചു. ദൈവത്തിനും മനുഷ്യനും മധ്യേയുള്ള ഏക മധ്യസ്ഥൻ ഇന്ന് അവനായിരിക്കുകയും നാം സൗജന്യമായി ക്ഷമിക്കപ്പെടുകയും പൊറുക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. നാം എപ്പോഴെങ്കിലും പാപം ചെയ്തിട്ടുണ്ടോ എന്ന് പോലും ദൈവത്തിന് അറിയില്ല. ഓർമ്മക്കേടിന്റെ സമുദ്രത്തിലേക്ക് നമ്മുടെ പാപങ്ങൾ എറിഞ്ഞു കളഞ്ഞിരിക്കുന്നു. ഇനി ഒരിക്കലും ഓർക്കാൻ കഴിയുകയില്ല. നമുക്കത് സ്വയം ചെയ്യാൻ സാധിക്കില്ല. നാം പരിമിതിയുള്ളവരാണ്. അവൻ അപരിമിതനാണ്. നമ്മുടെ പരിമിതിയിൽ നമുക്ക് ഇപ്പോൾ ഓർക്കാൻ കഴിയുന്നു. കാരണം നാം അത്രയേറെ വലിയവരല്ല. എന്നാൽ അവൻ അത്ര മഹാനായിട്ട് നാം എപ്പോഴെങ്കിലും പാപം ചെയ്തിട്ടുണ്ടോ എന്ന് പോലും ഓർക്കാൻ കഴിയുന്നില്ല. അവന്റെ സന്നിധിയിൽ നാം പുത്രന്മാരും പുത്രിമാരുമാകുന്നു. അവനായിരുന്ന സകലതും നാം ആകുന്നു. ഞാൻ അവന്റെ നീതിയായി തീരേണ്ടതിന് അവൻ എന്റെ പാപമായി തീർന്നു. അതിനാൽ നിങ്ങൾ അവന്റെ നീതിയായി തീരേണ്ടതിന് അവൻ നിങ്ങളുടെ പാപമായി മാറി. അതുകൊണ്ട് നിങ്ങളുടെ ഏറ്റുപറച്ചിൽ യേശുക്രിസ്തുവിലായിരിക്കുന്നിടത്തോളം ദൈവത്തിന് നിങ്ങളിൽ ഒരു പാപവും കാണാൻ സാധിക്കില്ല. കുറച്ചു നാളുകൾക്ക് മുമ്പ് ആരോ ഒരാൾ പറഞ്ഞു, അത്തരത്തിലുള്ള ഒരു കാര്യം ഞാൻ വിശ്വസിച്ചിരുന്നു എങ്കിൽ ഞാൻ ആ ഒഴുക്കിൽ തന്നെ എപ്പോഴും ആയിരിക്കുമായിരുന്നു. ഞാൻ പട്ടണത്തെ ചുവന്ന നിറം കൊണ്ട് ചായം പൂശുമായിരുന്നു. ഞാൻ ഓരോ ഡാൻസ് ഹാളിലേക്കും പോകുമായിരുന്നു. ഞാൻ മദ്യപിക്കുകയും മറ്റും ചെയ്യുമായിരുന്നു. കാരണം എന്തുകൊണ്ടാണ്? നിങ്ങൾ മുന്നമേ തന്നെ ക്രിസ്തുവിൽ സുരക്ഷിതരായിരിക്കുന്നു. എന്ത് വ്യത്യാസമാണ് അതുണ്ടാക്കുന്നത്? ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നത് കാണിക്കുന്നു. കാണുന്നോ? ദൈവത്തിന്റെ സ്നേഹം യേശു ക്രിസ്തുവിന്റെ മൃദുലതയാൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിൽ വന്നുമുട്ടിയിട്ടുണ്ടോ എങ്കിൽ നിങ്ങളും അപ്രകാരം തന്നെ അവനെ സ്നേഹിക്കും. നിങ്ങളുടെ പാപത്തെ പോലെ ലോകം മരിക്കുകയും അങ്ങനെയാണ് നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് കാണിക്കുന്നത്. നിങ്ങൾ അലറി വിളിച്ചെന്നോ ആർപ്പെട്ടെന്നോ സംസാരിച്ചെന്നോ അതല്ല അന്യഭാഷ പറഞ്ഞെന്നോ അതല്ല എന്തുതന്നെയായാലും ശരി, അതിനാലല്ല. എന്നാൽ പാപം മരിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ക്രിസ്തുവിൽ ജീവിക്കുന്നു. ഓ ദൈവസ്നേഹം എത്ര മഹത്തരവും എത്ര ശുദ്ധവുമാകുന്നു. കാണുന്നോ? ഇവിടെ ലൂയിസ് വില്ലായിലെ കെൻഡുക്കിയിൽ ഒരു നല്ല മഹിള ഉണ്ടായിരുന്നതിനെ പറ്റി വളരെ നാളുകൾക്ക് മുമ്പല്ലാതെ ഒരു ധർമ്മോപദേശി പറഞ്ഞിരുന്നു. അവൾക്ക് വിവാഹം കഴിക്കാൻ അല്പാധികം നാളുകൾ, അവളുടെ 25 വയസ്സോ കാത്തിരിക്കേണ്ടി വന്നു. അവൾ ഒരു നല്ല ദൃഢതയുള്ള ക്രിസ്ത്യാനി പെൺകുട്ടിയായിരുന്നു. വിവാഹിതനാകാത്ത ഒരു മനുഷ്യനും ലൂയിസ് വില്ലായിൽ തന്നെ ഉണ്ടായിരുന്നു. അയാൾ അത്രയും ഒരു നല്ല ജീവിതം നയിച്ചിരുന്നില്ല. അയാൾ പ്രധാന റോഡിന്റെ പുറത്തുള്ള ഹോട്ടലുകളിൽ ഡാൻസിനും മറ്റു കാര്യങ്ങൾക്കും പോകുമായിരുന്നു. എന്നാൽ ഒരു നാൾ തന്റെ പാപത്തിന്റെ ക്ഷമ അവൻ കണ്ടുമുട്ടിയപ്പോൾ അവനൊരു യഥാർത്ഥ നല്ല ദൃഢതയുള്ള ഒരു ക്രിസ്ത്യാനിയായി തീർന്നു. ഏകദേശം ഒരു വർഷം കഴിയുമ്പോൾ അവൻ ഈ ചെറുപ്പക്കാരി മകളെയുമായി സ്നേഹത്തിലായി. ഈ ചെറുപ്പക്കാരി മകളെയും അവനുമായി സ്നേഹത്തിന്റെ ഭ്രാന്തിലകപ്പെട്ടു. അവർ വിവാഹിതരായി. അവർ ഏകദേശം 2 ഒരുമിച്ച് ജീവിച്ച ശേഷം ഒരു ദിവസം ഈ ചെറുപ്പക്കാരി മകൾ അവരുടെ ഭർത്താവിനോട് ഇങ്ങനെ പറഞ്ഞതായി അവർ പറഞ്ഞു. അവൾ പറഞ്ഞു, പ്രിയ, ഒരു പുതിയ ക്രിസ്ത്യാനിയായിരിക്കുക എന്നത് നിനക്ക് കഠിനമായ കാര്യമാണ് ഞാൻ കരുതുന്നു. പിന്നെയും പറഞ്ഞു, ഞാനൊരു ചെറിയ പെൺകുട്ടിയായിരിക്കുമ്പോഴേ ഒരു ക്രിസ്ത്യാനിയാകുന്നു. ഒരു ചെറുപ്പക്കാരൻ ക്രിസ്ത്യാനിയായ താങ്കൾക്ക് താങ്കളുടെ പിന്നാലെ കൂടിയിരുന്നതും താങ്കൾക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നതുമായ സകല പ്രലോഭനങ്ങളാലും കപടതന്ത്രങ്ങളിലും താങ്കൾ വളരെ നാളുകൾ പാപം ചെയ്തിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞു, അതെ, അതൊരു യുദ്ധം ചെയ്തിരുന്നു. അവൾ പറഞ്ഞു, നീ ഒരു കാര്യം ഓർത്തിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ശത്രു നിന്നെ എവിടെയെങ്കിലും വെച്ച് തകിടം മറിച്ചാൽ, നിനക്ക് വീഴ്ച സംഭവിച്ചിട്ട് നീ പാപത്തിലേക്ക് തിരികെ പോയാൽ, ആയതിനാൽ വീട്ടിൽ നിന്നും മാറി നിൽക്കരുത്. നീ വീട്ടിലേക്ക് വരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നീ വിവാഹം കഴിച്ച അതേ ഭാര്യയെ തന്നെ നിനക്ക് വീട്ടിൽ കാണാൻ സാധിക്കും. പറഞ്ഞു, തിരികെ പോകാൻ പ്രാർത്ഥിക്കാനായി ഞാൻ സഹായിക്കാം, കൂടെ പ്രാർത്ഥിക്കാം. വീണ്ടും തിരികെ ദേവാലയത്തിൽ പോകുക. പറഞ്ഞു, നീ ദൂരമായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പറഞ്ഞു, നോക്കൂ, നീ എന്തായിരുന്നു എന്നുള്ളതിനെ ആസ്പദമാക്കിയല്ല ഞാൻ നിന്നെ വിവാഹം കഴിച്ചത്, എന്നാൽ നിന്നെ സ്നേഹിക്കുന്നു എന്നതിലാണ് ഞാൻ നിന്നെ വിവാഹം കഴിച്ചത്. അവൾ പറഞ്ഞു, നീ എന്തു ചെയ്താലും കാര്യമല്ല, ഞാൻ നിന്നെ അപ്പോഴും സ്നേഹിക്കുന്നു. ഞാൻ സ്നേഹിക്കുന്ന കാരണത്താലാണ് ഞാൻ നിന്നെ വിവാഹം കഴിച്ചത്. ആ മനുഷ്യൻ അന്ന് ജോലിക്ക് പോയപ്പോൾ അവൻ ജോലി ചെയ്തുകൊണ്ടിരുന്നിടത്ത് വെച്ച് വീണ്ടും വീണ്ടും അത് കേൾക്കുകയായിരുന്നു. അവൻ പറഞ്ഞു, ഇപ്പോൾ അങ്ങനെയുള്ള എന്തിനെങ്കിലും എതിരായി ഒരു മനുഷ്യന് എങ്ങനെയാണ് പാപം ചെയ്യാൻ സാധിക്കുക? അവനെന്തു ചെയ്താലും കാര്യമില്ല. ഒരു സ്ത്രീ അവനെ അത്രയേറെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും തിരികെ വന്ന് അവനെ തിരിച്ചെടുക്കാൻ ശ്രമിക്കുന്നു. കാണുന്നോ? അത് കാണിക്കുന്നത് എന്തെന്നാൽ, ഇപ്പോൾ നിങ്ങൾ അതിനെ 100,000,000,000,000 കൊണ്ട് ഗുണിച്ചു നോക്കിയാൽ ദൈവത്തിന്റെ സ്നേഹം എന്താണ് എന്നുള്ളതിന്റെ ഒരു ഏകദേശ രൂപം നിങ്ങൾക്ക് കിട്ടും. കാണുന്നോ? ഒരു മനുഷ്യൻ യേശു ക്രിസ്തുവുമായി സ്നേഹത്തിലായി തീരുമ്പോൾ ലോകത്തിന്റെ കാര്യങ്ങൾ ഏതെങ്കിലും ചില വികാരാവേശങ്ങളിലല്ല, സത്യത്തിന് ദൃഷ്ടിയാൽ അത് എന്തായാലും ശരി, വചനത്തിന് ദൃഷ്ടിയാൽ അവൻ നിങ്ങൾക്കായി എന്തു ചെയ്തിരിക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ അതപ്പോൾ തന്നെ എന്തോ ചിലത് നിങ്ങളിൽ സൃഷ്ടിക്കുന്നു. പുതുജീവൻ നിങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ അർദ്ധരാത്രിയെപ്പോലെ പാപം മരിക്കുന്നു. പ്രകാശം നിങ്ങളിൽ ഉള്ളിടത്തോളം കാലം അന്ധകാരത്തിന് എങ്ങനെയാണ് ശോഭിക്കാനാകുന്നത്? അതിന് കഴിയില്ല. വാഗ്ദാനം എടുത്തുകൊണ്ട് ആ വിടവിലേക്ക് പതിക്കുന്ന ഓരോ മനുഷ്യനോടും ദൈവം അതുതന്നെയാണ് ചെയ്യുന്നത്. ഇത് അതിന്റെ നിഴലായിരിക്കെ മോശെ ഒരു മാതൃകയായിരുന്നു. ആ കാരണത്താലാണ് ജനങ്ങൾക്ക് വേണ്ടി മോശെ വിടവിൽ നിന്നത്. ഇന്ന് നാം ജീവിക്കുന്ന ഈ അയഞ്ഞതും അലസതയുള്ളതും മൃദുലവുമായ ലവോദിക്കാ കാലത്തെക്കുറിച്ച് ഞാൻ ആശ്ചര്യപ്പെടുന്നു. ലവോദിക്കാ കാലഘട്ടമായ ഈ അവസാന കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നതെന്ന് നാം സഭാകാലങ്ങളിലൂടെ കടന്നുപോയതിനാൽ കണ്ടുകഴിഞ്ഞതായി നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ അലസത നിറഞ്ഞതും അയഞ്ഞതും യാതൊന്നും ശ്രദ്ധിക്കാത്തതും തമാശ നിറഞ്ഞതുമായ നാം ജീവിക്കുന്ന ഈ പാപം നിറഞ്ഞ കാലത്ത് ദൈവം സഭയോട്, സഭയെ പുറകിലേക്ക് കാൽവെക്കുക, ഞാൻ മുഴുവൻ കൂട്ടരെയും പിരിച്ചുവിടാൻ പോകുന്നു എന്ന് പറയില്ലേ എന്ന് ഞാൻ ആശ്ചര്യപ്പെടുന്നു. കാണുന്നു, നാം ജീവിക്കുന്നത് ഒരു ഭയാനക കാലത്തിലാകുന്നു. ഈ വരും ദിവസങ്ങളൊന്നിൽ അവനത് ചെയ്യാൻ പോകുന്നു. അത് വരുന്നു എന്ന് നാം അറിയുന്നു. അതിൽ നിന്നും ആർക്കും തന്നെ ഒഴിഞ്ഞു മാറാൻ കഴിയുകയില്ല. എന്തുകൊണ്ടെന്നാൽ രക്ഷിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നവർക്കായി ആദ്യം തന്നെ അവൻ ഒരുവൻ മരിച്ചിരിക്കുന്നു. ആരെല്ലാം ഉണ്ടായിരുന്നുവോ അവരെല്ലാം, അഥവാ ക്രിസ്തുവിനെ സ്വീകരിച്ചുകൊണ്ട് ക്രിസ്ത്യാനികളായി തീർന്നവരെ, അവരെ കോപത്തിൽ നിന്നും എടുത്തു മാറ്റും. കാരണം അന്ന് അവനത് ചെയ്യാൻ സാധിച്ചില്ല. മോശയുടെ സമയത്ത് ചെയ്യാനുള്ള ഒരു മാർഗവും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ നാം ലവോദിക്കാ സഭാകാലത്തിലേക്ക് കടക്കുമ്പോൾ ഈ കാലത്തെ ലവോദിക്കാ സഭാകാലം കുരുടൻ എന്ന് ബൈബിളിലെ വെളിപ്പാട് പുസ്തകത്തിന്റെ 3-ാം അധ്യായത്തിൽ പറയുന്നു. പറയുന്നു, നീ ധനവാൻ, ധനവാനെന്നു പറയുന്നതിനാൽ നിന്നിൽ വസ്തുവകകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹത്തായ സഭകൾ, ഏറ്റവും നല്ല വസ്ത്രധാരണം ചെയ്ത ജനങ്ങൾ, ഏതൊരു കാലത്തിലും ഉണ്ടായിരുന്നതിലും മഹത്തായത് എനിക്കൊന്നിനെ മുട്ടില്ല എന്ന് നീ പറയുന്നതിനാൽ നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും അങ്ങനെ ആയിരിക്കുകയും അതറിയാതെയും ഇരിക്കുന്നു. ഒരു മനുഷ്യൻ ഈ അവസ്ഥയിലായിരിക്കുമ്പോൾ നിങ്ങൾക്ക് അവന്റെ അവസ്ഥയെ പറയാൻ സാധിച്ചാൽ അവൻ മാനസികമായി നല്ല നിലയിലാണ് എങ്കിൽ അവനെ സ്വയം സഹായിക്കാൻ കഴിയും. എന്നാൽ അവൻ ആ അവസ്ഥയിലായിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു വിധത്തിലും അവനോടത് പറയാൻ സാധിക്കാതെ അവൻ നഗ്നനാണെന്ന കാര്യം അവൻ വിശ്വസിക്കുകയോ അവൻ ആ സ്ഥിതിയിലാണെന്ന് അവൻ അറിയുകയോ ചെയ്യുന്നില്ലെങ്കിൽ അതവൻ കുരുടനാണെന്ന് കാണിക്കുന്നു. ക്രിസ്തുവിനെ സേവിക്കാത്ത സകലരുടെയും കണ്ണുകളെ ഈ ലോകത്തിന്റെ ദേവൻ കുരുടാക്കിയിരിക്കുന്നു. മാത്രമല്ല, അവർ അത്രയേറെ അന്ധരായിട്ട് അവർ ജീവിക്കുന്ന സമയത്തിന്റെ മണിക്കൂറിനെ, നാം ജീവിക്കുന്ന സമയത്തിന്റെ ചിഹ്നത്തെ പോലും അവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. മുന്നമേ തന്നെ ഒരുവൻ ആ വിടവിൽ നിന്നു കഴിഞ്ഞിരിക്കുന്നു. മറ്റാർക്കും നിൽക്കാൻ സാധിക്കുകയില്ല എന്നോർക്കുക. ഒന്നുകൾ നിങ്ങൾക്കതിനെ ആ പ്രതിവിധിയെ സ്വീകരിക്കണം, അതല്ലെങ്കിൽ നശിക്കും. ഇപ്പോൾ നമ്മോടിപ്പോൾ ഞാൻ പറയാൻ പോകുന്നതിനെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് നിൽക്കാനാകുമോ ഇതിൽ? ഇപ്പോൾ ഞാൻ എന്നോട് തന്നെ പ്രസംഗിക്കുകയാണ്. കുരുടനായിരിക്കുന്ന ഒരു മനുഷ്യൻ, ശാരീരികമായി അന്ധനായിരിക്കുന്നയാൾ, അവനൊരു കീഴ്ക്കാൻ തൂക്കായ മലയിലൂടെ നടക്കുകയാണ് എന്നറിഞ്ഞുകൊണ്ട് നാം നമ്മുടെ ഈ മനോസ്ഥിതിയിൽ, അതായത് ഇന്ന് രാവിലെ ആയിരിക്കുന്ന വിധം ഒരു അന്ധൻ ഒരു കീഴ്ക്കാൻ തൂക്കായ മലഞ്ചെരിവിലൂടെ നടക്കുന്നത് കാണാനായാൽ അന്ധന് അവന് മുന്നറിയിപ്പ് നൽകാൻ ശ്രമിക്കില്ലയോ? അവിടെ അതവിടെ ചെയ്തിരിക്കണം. അതത്രയേറെ ക്രൂരമായിരിക്കും. നാം നമ്മുടെ ഹൃദയത്തിൽ തന്നെ വ്യത്യസ്തമായിരിക്കും. ഒരു കീഴ്ക്കാൻ തൂക്കായ മലഞ്ചെരുവിലൂടെ ഒരു അന്ധൻ അവനെ സ്വയം സഹായിക്കാനാകാതെ പോകുന്നത് കാണുമ്പോൾ ഒരു വ്യക്തി അത്രയേറെ വ്യത്യസ്തനായിട്ടോ അവൻ ഏകദേശം ചിരിക്കുന്ന വക്കോളമെത്തി അവനെ അറിഞ്ഞുകൊണ്ട് തന്നെ ആ കീഴ്ക്കാൻ തൂക്കായ മലയിലൂടെ പോകാൻ അനുവദിക്കുമെന്നോ? അതിനെപ്പറ്റി ഒന്നും തന്നെ ചെയ്യാതിരിക്കുന്നത് അതൊരു മോശമായ കാര്യമാകുന്നു. അതെ, ലോകമെമ്പാടുമുള്ള എന്റെ സഹോദരന്മാരെ, ഞാൻ ഈ ഏറ്റുപറച്ചിൽ നടത്താൻ ആഗ്രഹിക്കുന്നു. ഞാനിപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇനിയും ചെയ്യാനിരിക്കുന്നതും ഞാൻ വിനമ്രതനായി പറയുകയാണ്. ഞാൻ വളരെ വർഷങ്ങളായി പ്രസംഗിക്കുകയും ഞാനൊരു വയസ്സുചെന്നവനുമായിരിക്കുന്നു. ഒരു അനുഭവ സമ്പത്തുള്ള പ്രാസംഗികനാകുന്നു. വളരെയേറെ കടൽ യുദ്ധങ്ങൾ ഉണ്ടായി. ചിലപ്പോൾ ഞാൻ വ്രണങ്കിതനായി. യുദ്ധത്താൽ ഉള്ളിൽ മുഴുവൻ മുറിവുകളാണ്.
എന്തുകൊണ്ടെന്നാൽ കർത്താവ് എനിക്ക് തന്ന എന്റെ ഓഹരി കുഞ്ഞുങ്ങളെ മുത്തം വെച്ചിട്ട് തിരികെ കൊടുക്കാനോ ചെറുപ്പക്കാരെ വിവാഹം കഴിപ്പിക്കാനോ വൃദ്ധരായി മരിച്ചവരെ അടക്കം ചെയ്യുന്നതിനോ അല്ല. എന്നാൽ ഭൂതശാസ്ത്രത്തിനും വിഗ്രഹാരാധനയ്ക്കും കൌശലത്തിനുമെതിരായി അന്ധകാരത്തിന്റെ അധികാരങ്ങൾക്കെതിരായി യുദ്ധക്കളത്തിൽ ശത്രു പരാജയമടയുവോളം ദൈവത്തിന്റെ വചനമായ ഇരുവായ് തലയുള്ള വാളേന്തിക്കൊണ്ട് അതിനോട് യുദ്ധം ചെയ്യുക എന്നതാകുന്നു. വളരെയേറെ നേരങ്ങളിൽ എനിക്ക് ആഴമായ മുറിവേറ്റിട്ടുണ്ട്. ഞാൻ ഈ ദിവസത്തിൽ സന്ദേശവുമായി വന്നപ്പോൾ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളെ ഞാൻ സഭയോട് പറഞ്ഞിരുന്നു. പരിശുദ്ധാത്മാവ് എന്നെ ഈ വേലയ്ക്കായി വിളിച്ചപ്പോൾ ഞാൻ ഇത് വർഷങ്ങൾക്ക് മുമ്പ് മുൻകൂട്ടി പറഞ്ഞിരുന്നു. അവന്റെ നാമത്തിൽ കർത്താവ് എന്നെ നിങ്ങളോട് പറയാൻ അനുവദിച്ച കാര്യങ്ങളിൽ എന്തെങ്കിലും അതെപ്രകാരം സംഭവിക്കണം എന്നു പറഞ്ഞിരുന്നതുപോലെ അല്ല സംഭവിച്ചത് എന്ന് പറയാനായി ഇന്ന് ഭൂമിയിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ ജീവിച്ചിരിപ്പില്ല. ഒന്നാമത്തെ ദാനവും രണ്ടാമത്തെ ദാനവുമായി അവനെ ആദ്യമായി പുറത്തേക്ക് പോകാൻ അനുവദിക്കുകയും ലോകമെമ്പാടുമായി ചെയ്തതും പറഞ്ഞതുമായ കാര്യങ്ങളാൽ അക്ഷരാർത്ഥത്തിൽ ദശലക്ഷങ്ങൾ ക്രിസ്തുവിലേക്ക് വന്നു. പതിനായിരക്കണക്കിന് പ്രാസംഗികർ പ്രചോദിതരായിത്തീർന്നു. അതിനാലാണ് ഇന്ന് ഭൂമിയിൽ ആകമാനമായി ഉണർവ് വീശിയടിച്ചുകൊണ്ടിരിക്കുന്നത്. പെന്തക്കോസ്തുകളായിരുന്നിട്ട് എന്റെ സന്ദേശം സ്വീകരിക്കുന്നു, അത് നിലം നേടുന്നു. എല്ലാ സഭകളെയും ഒരുമിച്ച് കൂട്ടിച്ചേർക്കുന്നതിനത്രയും ആളുകളെ പെന്തക്കോസ്തുകൾ മാത്രം മാനസാന്തരപ്പെടുത്തുന്നതായി കാണുന്നു. അതാണ് സ്ഥിതിവിവര കണക്ക്. എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടെന്നാൽ അവർ സത്യം സ്വീകരിച്ച് ഉണർവിനെ സ്വീകരിക്കുന്നു. ഇപ്പോൾ രോഗികളെ സൗഖ്യമാക്കുന്നതും പിശാചുക്കളെ പുറത്താക്കുന്നതും മരിച്ചവരെ ഉയർപ്പിക്കുന്നതിന്റെയും മഹത്തായ സമയം കഴിഞ്ഞപ്പോൾ അതിന് നമ്മളും അനേക ഡോക്ടർമാരും ഭൂമിയിലെ മഹാന്മാരായ വ്യക്തികളും സാക്ഷികളാകുന്നു. കർത്താവായ യേശു അവിടെ നിങ്ങൾ കാണുന്ന അടയാളത്താൽ നമ്മുടെ ഇടയിൽ പ്രത്യക്ഷനായി വന്നു. കർത്താവിന്റെ ദൂതന്റെ ചിത്രം ചുമരിലുണ്ടെന്ന് ഞാൻ നിരൂപിക്കുന്നു. അതെവിടെയായാലും കൊള്ളാം. ശാസ്ത്രജ്ഞർ അതിനെ പകർത്തിയെടുക്കുകയും അത് സത്യമാണെന്ന് ലോകമെമ്പാടും അറിയാനിടയായി. നോക്കൂ, അവൻ ചെയ്തിരുന്ന അതേ കാര്യങ്ങൾ തന്നെ ഓരോ പ്രാവശ്യവും സംഭവിച്ചിരുന്നു. അതുമാത്രമല്ല, മോശയുടെ സമയത്ത് ഇസ്രായേലിനൊപ്പം വനാന്തരത്തിലൂടെ അഗ്നിസ്തംഭം പോയിരുന്നു എങ്കിൽ നമുക്ക് മോശയെ കർത്താവിന്റെ ദാസനെന്ന് വിളിക്കുകയും അവൻ രാത്രിയിൽ അഗ്നിസ്തംഭത്തിനും രാവിലെ മേഘസ്തംഭത്തിനും പിന്നാലെ പോയിരുന്നു. യേശു ഭൂമിയിലായിരുന്നപ്പോൾ ആ ദൈവം അവനായിരുന്നു എന്നവൻ പറഞ്ഞു. അവൻ പറഞ്ഞു, അബ്രഹാമിന് മുമ്പേ ഞാനുണ്ട്, ഞാനാകുന്നവൻ. കഴിഞ്ഞുപോയ മോശയുടെ നാൾക്കളിൽ കത്തിക്കൊണ്ടിരുന്ന മുൾപ്പടർപ്പിൽ സംസാരിച്ച അഗ്നിസ്തംഭം ഞാനായിരുന്നു. അത് ശരിയാണെന്ന് ഞാൻ കരുതുന്നു സഹോദരൻവേൽ. പിന്നെയും അവൻ പറഞ്ഞു, ഞാൻ ദൈവത്തിന്റെ അടുക്കൽ നിന്നും വന്നു, ദൈവത്തിന്റെ അടുക്കൽ തിരികെ പോകുന്നു. അവൻ ക്രൂശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ഉന്നതങ്ങളിലേക്ക് കയറി അവൻ നമ്മുടെ പാപത്തിന്റെ കടം വീട്ടി എന്നറിയാനായി നിത്യനായ ദൈവത്തിന്റെ മഹത്തായ അൽത്താരയുടെ മുന്നിൽ അവന്റെ ശരീരത്തെ കിടത്തി. അവിടെ നിന്നും ഒരു മഹത്തായ അഗ്നിസ്തംഭത്തിന്റെ രൂപത്തിൽ അവൻ വീണ്ടും തിരികെ ഭൂമിയിലേക്ക് വന്നു. വിശുദ്ധനായ പൗലോസ് വിശുദ്ധ പൗലോസ് എന്ന് വിളിക്കപ്പെടും മുമ്പ് തന്റെ പ്രയാണത്തിൽ അവനെ തെർസോസുകാരൻ ശൗൽ എന്ന് വിളിച്ചിരുന്നു. വളരെയധികം ശബ്ദമുണ്ടാക്കുകയും ആലറി വിളിക്കുകയും അവരുടെ സഭകളുടെ സമ്പ്രദായത്തിനെതിരായി സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്തിരുന്ന കുറച്ച് ആളുകളെ പിടികൂടാനായി അവന്റെ ദമാസ്കസിലേക്കുള്ള യാത്ര മധ്യേ ഒരു ദിവസം അവൻ യാത്ര ചെയ്തു പോകുമ്പോൾ ഏകദേശം പകൽ ഈ നേരമാകും നേരം ഇസ്രായേൽ മക്കളെ നയിച്ചിരുന്നത് അഗ്നിസ്തംഭമായിരുന്നു എന്ന് ഒരു യഹൂദനായിരിക്കെ അവൻ അറിഞ്ഞിരുന്നു. അതവിടെ വീണ്ടും അവന്റെ മുന്നിലായിരിക്കുന്നു. അവൻ നിലവിളിച്ചുകൊണ്ട് ചോദിച്ചു, കർത്താവേ, നിങ്ങളുടെ സ്റ്റാൻഡേർഡും കിങ്സ് ജെയിംസ് വെർഷൻ പരിഭാഷയും രണ്ടിലും ശ്രദ്ധിച്ചാൽ അതെല്ലാം ഇംഗ്ലീഷിലെ വലിയ അക്ഷരമായ LORD എന്ന് കാണാം. ബൈബിൾ അറിയുന്ന ആർക്കും അത് ഇംഗ്ലീഷിലെ വലിയ അക്ഷരമായ LORD എന്നാൽ എലോഹീം, ഉൽപ്പത്തി 1:1 ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച സർവശക്തനായ ഒരുവൻ എന്നാകുന്നു എന്നറിയാം. നോക്കൂ,
വലിയ അക്ഷരങ്ങളിൽ കർത്താവ്. ഇപ്പോൾ പൗലോസ് ഏതെങ്കിലും ഒരു മായക്കാഴ്ച കണ്ടതിനാൽ വിളിച്ചതല്ല. ആ കാര്യത്തെ കുറിച്ചറിയാതെ അവൻ എന്തിനെയെങ്കിലും വിളിക്കുകയില്ല. എന്തുകൊണ്ടെന്നാൽ അവൻ തിരുവെഴുത്തിനാൽ പരിശീലനം സിദ്ധിച്ച ഒരു മനുഷ്യനായിരുന്നു. ആ ദിവസത്തെ മഹാൻ ഉപദേഷ്ടാവായിരുന്ന ഗമാലിയലിന്റെ കാൽക്കലിൽ നിന്നും കടന്നു വന്നവനായി അവൻ യഹോവ തന്നെ എന്ന കാര്യത്തിൽ തൃപ്തിപ്പെടാതിരുന്നു എങ്കിൽ അവൻ അവിടെ കർത്താവേ എന്ന് വിളിക്കുകയില്ല. അത് യഹോവയായിരുന്നു. അവൻ ചോദിച്ചു, കർത്താവേ നീ ആരാകുന്നു? തിരികെ വന്ന ശബ്ദം ശ്രദ്ധിക്കൂ, ഞാൻ യേശുവാകുന്നു, ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായവൻ. അതുകൊണ്ട് ഞാൻ ചിന്തിക്കുന്നത് അതിന്റെ എല്ലാത്തിന്റെയും മധ്യേ ഇനിയും മുന്നോട്ട് പോകുന്നതിന് മുമ്പായി ഇവിടെയും ലോകത്തിൽ അങ്ങോളം ഇങ്ങോളം കേൾക്കാനിരിക്കുന്നവരും ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നവരും ഇന്നലെയും ഇന്നും എന്നേക്കും മാറ്റമില്ലാത്ത യേശു ക്രിസ്തുവിന്റെ പ്രവൃത്തിയാൽ അത് തെളിയിച്ചിരിക്കുന്നു എന്ന് പ്രസിദ്ധമാകുന്നു. അവൻ ചെയ്തിരുന്ന അതേ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. രോഗികളെ സൌഖ്യമാക്കി, മനസ്സിന്റെ വിചാരങ്ങളെ വെളിപ്പെടുത്തി. കാരണം അത് സംഭവിക്കാനുള്ളതായി മുന്നമേ കാണിച്ചിരുന്നു. ഈ ഓരോ കാലത്തിലും സമ്പൂർണമായും ശരിക്കുള്ള വിധത്തിലായിരുന്നു. എനിക്ക് 54 വയസ്സായിരിക്കുന്നു. ഏകദേശം 18 പ്രായമുള്ളപ്പോഴേ ഞാൻ ദർശനങ്ങൾ കാണുന്നു. മാത്രമല്ല ഓരോ തവണയും ഓരോ സമയത്തും അത് സത്യമായിരിക്കുന്നു. കാണുന്നോ, ഇപ്പോൾ അത് ദൈവമായിരിക്കണം. അത് കഴിഞ്ഞും ജനങ്ങൾക്കത് കാണാൻ കഴിയാത്ത വിധം അവർ അന്ധരായിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ഞാൻ ചിന്തിക്കുന്നു. നമ്മുടെ സ്ത്രീകൾ അവരുടെ മുടി ബോബു ചെയ്യുന്നതിനെയും അവരുടെ അസാൻമാർഗികമായ വസ്ത്രധാരണത്തെയും ഈ ഷോർട്ടുകളെയും ധരിച്ചുകൊണ്ട് അങ്ങനെ അവിടെ കിടക്കുകയും ആ മോശമായ വഴിയിൽ തുടർന്നുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ചും ഞാൻ തുടർച്ചയായി സംസാരിക്കുമ്പോൾ അതിനെപ്പറ്റി ധർമ്മോപദേശികൾ എന്നോട് ആക്രോശിക്കുന്നു. മാത്രമല്ല നമ്മുടെ പുരുഷന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളായ പുകവലിയും പാർട്ടികളിൽ മദ്യം കുടിക്കലും അങ്ങനെയും മറ്റും ചെയ്തുകൊണ്ടിരിക്കുകയും അവരെ അപ്പോഴും ക്രിസ്ത്യാനികളെന്ന് പറഞ്ഞുകൊണ്ട് അവർ മേശമേൽ നിന്നും തിരുവത്താഴമെടുക്കുകയും ചെയ്യുന്നു. കാരണം അവരൊരു സംഘടനയിൽ ഉൾപ്പെട്ടിരിക്കുന്നു. ഓ, അതത്രയും ലളിതമായിട്ട് ഞാൻ ദൈവദൂഷണം പറയുകയാണ് എന്നവർ വിചാരിക്കുന്നു. സ്ത്രീകൾ അതിൽ നിന്നും നന്നായി ചെയ്തോ? രാജ്യമെമ്പാടുമായി അവർ അതിൽ നിന്നും മോശമായി ചെയ്യുന്നു. അപ്പോൾ ഞാനൊരു വികാര വിവശനായിട്ട് ഞാനിത് വളരെ പതുക്കെയാണ് പറയുന്നത്. ഈ പ്രവൃത്തിക്കായി തുടക്കത്തിൽ തന്നെ ഞാൻ മതിയായവനല്ല എന്നറിഞ്ഞ് ഒരുപക്ഷെ ഞാനൊരു വികാര വിവശനാക്കുന്ന വിധത്തിലുള്ള വ്യക്തിയായിരിക്കാനിടയുണ്ട്. അനേകർ പരാതി പറഞ്ഞതുപോലെ അത് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. അത് കഠിനമായിരുന്നു. എന്നാൽ ഞാൻ ചിന്തിച്ചു, ദൈവമേ, അത് ചെയ്യാനാകുന്ന മറ്റു ആരെയെങ്കിലും നീ വിളിക്കാത്തെന്താണ്? ഞാൻ എന്നോട് ക്ഷമിക്കണം. എന്നാൽ ഞാൻ തോറ്റിരിക്കുന്നു. ജനങ്ങളെന്നെ കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. എവിടെയെങ്കിലും ഞാൻ ചെയ്തിരിക്കേണ്ടതായ കാര്യത്തിൽ ഞാൻ തോൽവിടഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവർ എന്നെ കേൾക്കുന്നില്ല. എന്റെ അമ്മ ഏകദേശം 1 മുമ്പാണ് മഹത്വത്തിലേക്ക് പോയത്. എന്റെ അമ്മ, അവളുടെ അപ്പൻ ഒരു വേട്ടക്കാരനായിരുന്നു. ആ നിലപാടിനാൽ അവനിൽ ഉണ്ടായിരുന്നതെല്ലാം എന്നിലേക്ക് വന്നെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഞാൻ കാടുകൾ ഇഷ്ടപ്പെടുന്നു. ക്രിസ്ത്യാനികളെന്ന് തങ്ങളെ തന്നെ വിളിക്കുന്ന ഈ ജനം ഞാൻ പ്രസംഗിക്കുന്ന സന്ദേശം കേൾക്കാൻ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അവരെ അങ്ങനെ പോകാൻ അനുവദിക്കാമെന്ന് ഞാൻ ചിന്തിച്ചു. ഞാൻ അതെല്ലാം നിർത്തിയിട്ട് ഒരു പർവ്വതത്തിലേക്ക് പോകും. എനിക്കറിയാം ഇവിടെയാണ് സുഹൃത്ത്, ഇവിടെ ഈ പ്രസംഗവേദിയിൽ നിന്നും ഞാൻ ഒരിടത്തേക്ക് പോകുകയും അവിടെ ഒരു മൃഗം കാഴ്ചയിൽ മാനിനെ പോലെയുള്ളതും അതിന്റെ കൊമ്പ് മുനമ്പോട് കൂടിയതുമായി അതിന് 42 നീളമുള്ള കൊമ്പുകളും മറ്റൊരു ചുമന്ന കരടിക്ക് അതിന് 7 ഉയരവും ഉണ്ടായിരുന്നു. അത് സംഭവിക്കുന്നതിന് 6 മുമ്പ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും ഞാൻ മുൻകൂട്ടി പറഞ്ഞിരുന്നത് അറിയുന്നു. നിങ്ങൾക്കത് ടേപ്പിലും മറ്റെല്ലാത്തിലും കിട്ടുന്നതാണ്. ആ സമയം നിങ്ങൾ എല്ലാവരും ഓർക്കുന്നു എന്ന് ഞാൻ നിരൂപിക്കുന്നു. അതെ, അത് സത്യമാണെന്നതിന് തെളിവ് അതിപ്പോഴും എന്റെ മുറിയിൽ കിടക്കുന്നു. ഇപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു. കാരണം അതിന്റെ മാതാവിന്റെ വിയോഗത്തിന് തൊട്ടു മുമ്പായിരുന്നു. മാത്രമല്ല അവന് അവളെ എടുക്കേണ്ടതുണ്ട് എന്നറിഞ്ഞിട്ട് ആ വലിയ ആഘാതത്തിൽ നിന്നും അവൻ എന്നെ ആശ്വസിപ്പിക്കാൻ ആഗ്രഹിച്ചിരുന്നു. ഞാൻ ഒരു ക്രിസ്ത്യാനിയായ മനുഷ്യനുമായി സന്ധിച്ചു. അദ്ദേഹത്തിന് അലാസ്കയുടെ തൊട്ടുകീഴിൽ ഒരു വലിയ സാമ്രാജ്യമുണ്ടായിരുന്നു. എനിക്കിവിടെ ഉപേക്ഷിച്ച് പടിഞ്ഞാറേക്ക് പോകേണ്ടതുണ്ട് എന്നറിഞ്ഞിരുന്നതിനാൽ ആ സമയം എന്റെ ഭാര്യ ഒരു കെണിയിലും മറ്റും പെടാതിരിക്കാൻ ഞാൻ അവളെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരും. ഞാൻ അവൾക്കൊരു വഴികാട്ടിയായിരിക്കും എന്ന് ഞാൻ മനസ്സിൽ നിശ്ചയിച്ചു. അത് കഴിയുമ്പോൾ ഞാൻ മറ്റെന്തെങ്കിലും ചെയ്യണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ എന്റെ മുടിയും താടിയുമെല്ലാം നീട്ടി വളർത്തും. ഞാൻ അവിടേക്ക് തിരികെ പോകുമ്പോൾ ഒരു വഴികാട്ടിയായിരിക്കും. രാജ്യത്തിന്റെ ആ ഭാഗത്ത് 2-3 ഇന്ത്യക്കാർ മാത്രമേ താമസിച്ചിരുന്നുള്ളൂ. ഞാൻ ഒരു വഴികാട്ടിയായി ഞാൻ കൃഷി കിറക്കാൻ സഹായിക്കും, ഞാൻ എന്തെങ്കിലും ചെയ്യാൻ കർത്താവ് ആഗ്രഹിക്കുന്നെങ്കിൽ അപ്പോൾ ഞാൻ പറയും, ശരി കർത്താവേ, ഞാൻ ഒളിച്ചു കടന്നു പോകാം. ഞാൻ ജനങ്ങളോട് പറയും, ഞാൻ എന്നെ ഒരിക്കലും പരിഗണിച്ചിരുന്നില്ല, ആർക്കും ഇതറിയാവുന്നതാണ്. എന്നാൽ ജനങ്ങൾ പറയുമായിരുന്നു, ബ്രദർ ബ്രൻഹാം, കർത്താവ് താങ്കളെ അവന്റെ പ്രവാചകനായിരിക്കാൻ വിളിച്ചിരിക്കുന്നു. അതെ, ഞാൻ അങ്ങനെ ഒരിക്കലും കണക്കാക്കിയിട്ടില്ല. എന്നാൽ ചിന്തിക്കുമ്പോൾ അത് ചെയ്യാനായി എനിക്ക് സമയം കിട്ടിയിരുന്നോ എന്ന് ഞാൻ ചിന്തിക്കാൻ തുടങ്ങുകയാണ്. അതെ, ഒരുപക്ഷെ ഞാൻ അവിടെ വനാന്തരത്തിലായിരിക്കുന്നു എങ്കിൽ, ഞാൻ വനാന്തരത്തിൽ താമസിച്ച് അവൻ എന്നെ എവിടേക്കെങ്കിലും അയക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ അവന്റെ പ്രവാചകനായിരിക്കുമായിരുന്നു. നോക്കൂ, അവൻ എന്നെ ഉപയോഗിക്കാതിരിക്കുമ്പോൾ ഞാൻ ഏതെങ്കിലും നല്ല ഇനത്തിലുള്ള മീൻ പിടിക്കുകയോ മറ്റെന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയോ ചെയ്തെന്ന് വരാം. കാരണം അതൊരു സ്വാർത്ഥമായ പ്രവണതയുള്ള വിധത്തിലായിരുന്നു. നോക്കൂ, കാരണം ഞാനത് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു. ഇപ്പോൾ കൃത്യമായും ചെയ്യേണ്ടത് വിധമല്ല, അങ്ങനെ ചെയ്യുന്നതിലേക്ക് ഞാൻ എന്റെ മനസ്സിനെ തയ്യാറാക്കിയിരുന്നു. ഇപ്പോൾ 7 സഭാകാലങ്ങൾ പ്രസംഗിക്കുന്നതിന് തൊട്ട് മുൻപ് അവരിവിടെ വരച്ചതുപോലെ തന്നെ ആ സമയം അവിടെ ഉണ്ടായിരുന്നവരിൽ ഇന്ന് ഇവിടെ ഇരിക്കുന്ന അനേകർക്ക് അവിടെയുള്ള ആ ചുമരിൽ അതിനെ അവിടെ പ്രതിഫലിപ്പിച്ചുകൊണ്ട് കർത്താവ് എങ്ങനെയാണ് അനുഗ്രഹിച്ചതെന്ന് അറിയാം. അതിപ്രകാരം അവൻ അവിടേക്ക് വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എത്ര പേർ ഇപ്പോൾ ഇവിടെയുണ്ട്? അത് കഴിയുമ്പോൾ ഞാൻ ഓർക്കുന്നത് അപ്പോഴുണ്ടായിരുന്ന ഒരു സഹോദരൻ ജാക്സണെയാണ്. അദ്ദേഹം സാധാരണ നമ്മോടൊപ്പം ഉണ്ടാകാറുണ്ട്. മെത്തഡിസ്റ്റ് ആയിരുന്ന ഒരു മെത്തഡിസ്റ്റ് ധർമ്മോപദേശിയായിരുന്ന സഹോദരൻ ജൂനിയർ ജാക്സൺ. അതെ, ഇപ്പോൾ അദ്ദേഹം ഇവിടെ ഇരിപ്പുണ്ട്. ഇപ്പോൾ അദ്ദേഹം ഒരു സ്വപ്നവുമായി എന്റെ അടുക്കൽ വന്നു. അത് കഴിഞ്ഞ് സമാനമായ സ്വപ്നങ്ങളുമായി കുറച്ച് കൂടുതൽ സഹോദരന്മാർ കൂടെ വന്നു. ഇപ്പോൾ കർത്താവിനോട് വളരെ നല്ലവനായിരുന്നിട്ട് ഞാൻ ഒരിക്കലും ഒരു സ്വപ്നത്തിന് തെറ്റായ വ്യാഖ്യാനം എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ഇന്ന് രാവിലെ നേരം അതിന്റെ ഒരു റെക്കോർഡ് എടുത്തു നോക്കി പറയാമോ? ഇല്ല സാർ. എന്തുകൊണ്ടെന്നാൽ കർത്താവ് അവൻ അതിനെക്കുറിച്ച് എന്തു പറഞ്ഞിരിക്കുന്നു എന്നറിയാനായി ഞാനതിനെ വീണ്ടും കാണുവോളം ഞാനത് പറയുകയില്ല. അതിനുശേഷം ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന്റെ സഭയിൽ എനിക്കൊരു സർവീസ് ഉണ്ടായിരുന്നു. അദ്ദേഹം എപ്രകാരം എന്നറിയില്ല. ആ രാത്രി അദ്ദേഹം വളരെ വികാര വിവശനായിരുന്നു. അദ്ദേഹം ആലയത്തിന്റെ പുറത്തേക്കോടി മറ്റൊരു വഴിയായി എന്റെ കാറിന്റെ അടുക്കലേക്ക് വന്നു. ജനങ്ങൾ അടുത്തുകൂടെ പോവുകയായിരുന്നു. പറഞ്ഞു, എനിക്ക് ചിലത് താങ്കളോട് പറയാനുണ്ട്. അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു എന്നോട് പറഞ്ഞു. അതിവിടെ എവിടെയോ ആയി ഇന്ത്യാനയെ പോലുള്ള സ്ഥലമായിരുന്നു. അവിടെ ഒരു വലിയ നീളമേറിയ പുല്ലുകളുള്ള മലയുണ്ടായിരുന്നു. അതിന്റെ ഏറ്റവും ഉയരമുള്ള കുന്നിന്റെ മുകളിൽ നിന്നും മുഴുവൻ മണ്ണും ഒലിച്ചു പോയിരുന്നതും അത് ഒരു പർവ്വതത്തിന് ശിഖരം മൊട്ടയായി കാണും പോലെ അത് കാഴ്ചയിൽ ഒരു പാറ പോലെ കാണപ്പെട്ടിരുന്നു. അപ്പോൾ ആ പാറമേൽ എന്തോ വിചിത്രമായി ഒരു എഴുത്തുള്ളതായി കണ്ടു. മാത്രമല്ല, ഞാൻ അവിടെ ഇവിടെയുള്ള ഈ സഭയിൽ എല്ലാ സഹോദരന്മാരുമായി ഈ എഴുത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അത് മുഴുവനും വ്യാഖ്യാനിക്കാനുള്ള സമയം എനിക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ, അപ്പോൾ അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ആ സ്വപ്നം ഞാൻ ശരിക്കും മനസ്സിലാക്കിയപ്പോൾ ഒരു ഇരുമ്പ് പാര പോലുള്ള ഒരു വസ്തുവിന്മേലോ അതല്ല ഒരു കോൺ പോലെയുള്ള എന്തോ ഒന്ന്, ഒരു കോൺ രൂപത്തിലുള്ള ആയുധം അഥവാ വേണ്ടാത്തടത്ത് എത്തി നോക്കുവാൻ ഉപയോഗിക്കുന്ന എന്തോ ഒന്നിൽ എനിക്ക് പിടുത്തം കിട്ടിയിട്ട് ആ മലയുടെ മേൽഭാഗം അത് ഉപയോഗിച്ച് മുറിച്ചെടുത്ത് മുകളിലേക്ക് ഉയർത്തി. അതിന് ഉൾവശത്തായി ഒരു വെളുത്ത പാറയുണ്ടായിരുന്നു. ഗ്രാനൈറ്റ് പോലെയുള്ള എന്തോ ഒന്ന് അതല്ല അഥവാ എന്തോ ചിലത് അകവശത്തുണ്ടായിരുന്നു. വെളുത്ത നിറമുള്ള കല്ലിൽ എന്തോ എഴുതിയിരുന്നു. അപ്പോൾ ഞാൻ സഹോദരന്മാരോട് പറഞ്ഞു, ഇവിടെ നിന്നുകൊണ്ട് അതിനുമേൽ തന്നെ നോക്കുക. അപ്പോൾ ഞാൻ അവരെല്ലാവരും അവിടെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഇടയിൽ നിന്നും പതുക്കെ പുറത്തേക്ക് വന്ന് പടിഞ്ഞാറേക്ക് യാത്രയായി. ഞാൻ ഒരു മലയിൽ നിന്നും മറ്റൊരു മലയിലേക്കും പിന്നെയും മറ്റൊരു മലയിലേക്ക് ചെറുതായി മറഞ്ഞുകൊണ്ട് പടിഞ്ഞാറേക്ക് പോകുന്നതായി സഹോദരൻ ജാക്സൺ കണ്ടു എന്ന് പറഞ്ഞു. നിങ്ങൾ അത് ഓർക്കുന്നു? അതെ, തീർച്ചയായും അതിന്റെ വ്യാഖ്യാനം അത് സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ സഭയിൽ വെച്ച് കൊടുത്തിരുന്നു. ആ സമയം ഇതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലൂഥറിന്റെയും വെസ്ലിയുടെയും ജോൺ സ്മിത്തിന്റെയും അലക്സാണ്ടർ ക്യാമ്പലിന്റെയും ബൈബിളിൽ നിന്നും പ്രസംഗിച്ചിരുന്ന വ്യത്യസ്തരായ ഓരോരുത്തരുടെയും കാലങ്ങളിലൂടെ കടന്നു വന്ന പൂർണ്ണ വെളിപ്പാട് ഇതാണെന്നും അതിനുശേഷം നാം ബൈബിളിലേക്ക് കടന്ന് അവിടെ ഒരു 7 സഭാകാല ദൂതന്റെ സന്ദേശമുണ്ടായിരിക്കും എന്നും കണ്ടിരുന്നു. 7 ദൂതൻ തന്റെ സന്ദേശം പുറപ്പെടുവിക്കുമ്പോൾ ദൈവത്തിന്റെ സകല മർമ്മങ്ങളും അറിയിക്കപ്പെടും. അത് കഴിഞ്ഞാൽ നിഗൂഢമായ 7 വരുന്നു. ഇപ്പോൾ നാം ജീവിക്കുന്നത് ആ അവസാന കാലത്തിലാണ് എങ്കിൽ അവിടെ നാം നീതീകരണത്തിലൂടെയും വിശുദ്ധീകരണത്തിലൂടെയും പരിശുദ്ധാഭിഷേകത്തിലൂടെയും കടന്നു വന്നിരിക്കുകയും അടയാളങ്ങളും അത്ഭുതങ്ങളും മറ്റെല്ലാ വ്യത്യസ്തമായ കാര്യങ്ങളുമാകുന്നു. ദിവ്യ രോഗസൌഖ്യവും പ്രവചനവും അന്യഭാഷകൾ സംസാരിക്കുന്നതും വ്യാഖ്യാനങ്ങളും എന്നിങ്ങനെയുള്ള ക്രമങ്ങളും സഭയിലേക്ക് തിരികെ വന്നിരിക്കുന്നു. അതമിതമായി ദുർവ്യാഖ്യാനം ചെയ്തിരിക്കുന്നു. എന്നാൽ അപ്പോഴും അതെടുത്തു കളയാതെ അവിടെ ശരിയായ ഒന്നുണ്ടായിരിക്കുന്നു. അന്യഭാഷ സംസാരിക്കുന്നതിലും ഒരു വാസ്തവമായ യഥാർത്ഥമായ ഒന്ന് അതെല്ലായ്പ്പോഴും സഭയിൽ തന്നെ ഉണ്ടായിരിക്കേണ്ടതാണ്. നമുക്ക് വളരെയേറെ ആൾമാറാട്ടങ്ങളുണ്ട്. ജനങ്ങൾ എഴുന്നേറ്റ് ക്രിസ്ത്യാനികളെ പോലെ അഭിനയിക്കുന്നവർ നമുക്കുണ്ട്. അവരുടെ ജീവിതങ്ങൾ താരതമ്യപ്പെടുന്നില്ല. അതിനാൽ അവിടെ എന്തോ തകരാറുണ്ട്. യേശു പറഞ്ഞു, അവരുടെ ഫലങ്ങളാൽ നിങ്ങൾ അവരെ തിരിച്ചറിയും. കാണുന്നോ, അവൻ എങ്ങനെയാണ് ജീവിക്കുന്നത് അങ്ങനെയാണ് നിങ്ങളൊരു ക്രിസ്ത്യാനിയാണെന്ന് അറിയുന്നത്. നിങ്ങൾ ജീവിക്കുന്നതിന് മേലായി നിങ്ങളെ ഉയർത്തിക്കാട്ടാൻ നിങ്ങൾ തന്നെ ശ്രമിക്കരുത്. അതിനാൽ അതങ്ങനെ. എന്നാൽ അതിൽ അതിന്റെ ശരിയായ കാര്യത്തൊന്നും യഥാർത്ഥ വിശ്വാസികളെ ദൂരം വെക്കേണ്ടതിന് വേണ്ടിയാണ് പിശാചൊരു നോക്കുകുത്തിയെ ഉണ്ടാക്കുന്നത്. എന്നാൽ ദൈവം നമ്മെ വ്യത്യസ്തരായിരിക്കാനും ശരിയും തെറ്റും തമ്മിൽ വിവേചിച്ചറിയാനും സഹായിച്ചു. അതുമാത്രമല്ല വചനം എപ്പോഴും അതിനെ നേരെയാക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ നാം ഇതിൽ നിന്ന് കണ്ടുപിടിക്കുന്നത് പാറയെ പറ്റിയുള്ള വ്യാഖ്യാനം. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, സഹോദരന്റെ സ്വപ്നത്തിലുണ്ടായിരുന്ന പാറ ക്രിസ്തുവാകുന്നു. അത് ബൈബിൾ പ്രകാരമാകുന്നു. നമുക്കത് കൃത്യമായിട്ട് ലഭിക്കുന്നതുവരെ ബൈബിൾ കഴിഞ്ഞുപോയ മുഴുവൻ കാലങ്ങളിൽ പൗരോഹിത്യപരമായി വ്യാഖ്യാനിക്കപ്പെട്ടിരുന്നു. ലവോദിക്യാ സഭാകാലത്തിലേക്ക് കൂട്ടിച്ചേർത്തിരുന്ന അവസാനത്തെ കൃപ, അത് ലവോദിക്യാ സഭാകാലത്തിൽ ഏഴാം സഭാദൂതന്റെ പ്രസംഗത്തിന്റെ സമയമാകുന്നു. ആ സമയം അവിടേക്ക് വരുമ്പോൾ കാലങ്ങളിലൂടെ അനേക കാര്യങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടുവന്നിരുന്നു. ലൂഥർ നീതീകരണം പ്രസംഗിച്ചിരുന്നത് പോലെ, എന്നാൽ അവൻ അതിനെ സംസ്കാരമില്ലാത്ത വിധം വിട്ടുകളഞ്ഞു. അവൻ അത്രയധികം നാളുകൾ ജീവിച്ചിരുന്നില്ല. മുന്നോട്ട് പോകുകയും അവർ അത് സഭ സംഘടിക്കുകയും ചെയ്തു. ലൂഥർ അതിനെ സംഘടനയാക്കിയില്ല. ലൂഥറിന് ശേഷമായിരുന്നു. പിന്നെ വെസ്ലി കടന്നു വന്നു. വെസ്ലിക്ക് ശേഷം അവർക്ക് വെസ്ലൻ സഭയുണ്ടായി. അതിനുശേഷം ജോൺ സ്മിത്ത് വന്നു, ബാപ്റ്റിസ്റ്റ് ഉണ്ടായി. പിന്നെ അലക്സാണ്ടർ ക്യാമ്പലും മറ്റുള്ളവരും കടന്നു വന്നു. എന്നാൽ ആ മനുഷ്യർ മതപരിഷ്കർത്താക്കന്മാരായിരുന്ന അവർക്ക് അതിനെല്ലാം ഒരുമിച്ച് കൂട്ടിച്ചേർക്കാനായി അധികകാലം ജീവിച്ചിരിക്കാൻ സാധിച്ചില്ല. ആയതിനാൽ അങ്ങനെയുള്ളവ വളരെയേറെ കെട്ടടിഞ്ഞ തുമ്പുകളുണ്ടായിരുന്നു. അവർക്കത് കഴിഞ്ഞപ്പോൾ ഉദാഹരണമായി ജോൺ സ്മിത്ത് ജലസ്നാനം തിരികെ കൊണ്ടുവന്നു. ജലസ്നാനമെന്നാൽ വെള്ളത്തിൽ മുങ്ങി സ്നാനമെടുക്കുന്ന വിധം. എന്നാൽ സ്ഥാനപ്പേരുകൾ ഉപയോഗിച്ചിരുന്നു. അങ്ങനെയുള്ള അനേക കാര്യങ്ങൾ ക്രമത്തിലാക്കാതെ വിട്ടിരുന്നു. അത് കഴിഞ്ഞ് നാം അവസാനത്തിലേക്ക് വരികയും അവസാന സന്ദേശം ഈ കാര്യങ്ങളെല്ലാം നേരെയാക്കേണ്ടതായിട്ടുമുണ്ടായിരുന്നു. ഈ കാര്യങ്ങളെല്ലാം കൂട്ടിക്കൊണ്ടുവരുന്നു. ഒരു വിശ്വാസം, ഒരു കർത്താവ്, ഒരു സ്നാനം. കാണുന്നു, ബൈബിൾ പരിപൂർണമായും വ്യാഖ്യാനം ചെയ്തു കഴിഞ്ഞതിനു ശേഷം പിന്നെ നിങ്ങൾ അതിലേക്ക് ചിന്തിച്ചാൽ പിരമിഡ് പോലെയുള്ള പാറയുടെ ഏറ്റവും മേൽഭാഗം തുറന്നിരിക്കുന്നത് കാണാം. പിരമിഡിനെ കുറിച്ചുള്ള പഠനമല്ല ഇപ്പോൾ നടത്തുന്നത്. അതല്ല, എന്തുകൊണ്ടെന്നാൽ ഞാൻ ആ പിരമിഡിന്റെ സിദ്ധാന്തത്തെ കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു മനുഷ്യന് അവർ എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് എന്ന് അവർക്കറിയാം എന്ന് ഞാൻ അനുമാനിക്കുന്നു. എനിക്ക് അതിനെക്കുറിച്ച് ഒന്നും തന്നെ അറിയില്ല. എന്നാൽ എങ്ങനെയോ അതൊരു പിരമിഡിന്റെ ആകൃതിയിലായിരുന്നു. എന്നാൽ ആ പിരമിഡിന്റെ മൂടിക്കല്ല് അവിടെ ഒരിക്കലും വച്ചിരുന്നില്ല. ഞാൻ ഈജിപ്തിലെ കൈറോയിലായിരുന്നിട്ടുണ്ട്. അതിൽ മൂടിക്കല്ലുണ്ടായിരുന്നില്ല. എന്തുകൊണ്ടെന്നാൽ അതൊരു മൂലക്കല്ലായിരുന്നു. അതൊരു തലക്കല്ലായിരുന്നു. സഭയിൽ അത് മൂലക്കല്ലായിരുന്നു. എന്നാൽ മുഴുവൻ സഭയ്ക്കായും അത് തലക്കല്ലായിരുന്നു. അങ്ങനെ അവിടെ അത് ഒരിക്കലും വന്നിരുന്നില്ല. ക്രിസ്തു അത് നിരസിക്കപ്പെട്ടിരുന്നു. അത് വരും. അത് വരുമ്പോൾ സഭ അത്തരത്തിലുള്ള ഒരു ആകാരമെടുത്തു കഴിഞ്ഞിരിക്കും. സഭ ലൂഥറിന്റെ കീഴിൽ നീതീകരണവും വെസ്ലിയുടെ കീഴിൽ വിശുദ്ധീകരണവും പെന്തക്കോസ്റ്റ് സന്ദേശം സഭയെ ഒരു ചെറിയ ന്യൂനപക്ഷത്തിലേക്ക് കൊണ്ടുവരികയും ജനങ്ങളുടെ ഇടയിലുള്ള ആ മിനിസ്ട്രി യേശു ചെയ്തിരുന്ന അതേ മിനിസ്ട്രി തന്നെയായിരിക്കുകയും ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് യേശുവിനെ കൊണ്ടുവരികയും സകലത്തെയും എടുത്തുകൊണ്ടുപോവുകയും ചെയ്യും. സത്യസന്ധരും വിശ്വസ്തരുമായ സകല ലൂഥറിൻ, പ്രസ്ബിറ്റേറിയൻ, ബാപ്റ്റിസ്റ്റ്, മെത്തഡിസ്റ്റ്, അതല്ല ആരൊക്കെ ദൈവത്തിന്റെ ആത്മാവിനാൽ ജനിച്ചിരുന്നുവോ അവരൊക്കെയും അവൻ വരുമ്പോൾ യേശു ക്രിസ്തുവിനോടൊപ്പം ആകാശത്തിലേക്ക് എടുക്കപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ അവസാന കാലത്തിൽ ശേഷിക്കുന്ന സഭയാണ് ആകാശങ്ങളിലേക്ക് എടുക്കപ്പെടാനിരിക്കുന്നവർ എന്ന് വിശ്വസിക്കുന്ന നമ്മുടെ ചില പെന്തക്കോസ്റ്റ് സഹോദരന്മാരുമായി ഞാൻ വിയോജിക്കുന്നു. ഞാൻ അവിടെ വിയോജിക്കുന്നു. കാരണം ദൈവം ഒരു മനുഷ്യന് എങ്ങനെ, ദൈവത്തിന് എങ്ങനെ, നാം ചോദിക്കുകയാണ്, അവൻ എങ്ങനെയാണ് ചെയ്യുന്നത്, അവൻ ആഗ്രഹിക്കുന്ന എന്തും അവന് ചെയ്യാനാകും. എന്നാൽ നീതീകരണത്തിന്റെ കീഴിൽ ലൂഥറിനോട് വാഗ്ദത്തം ചെയ്ത ദൈവം, അത് മാത്രമാണ് അവർ അറിഞ്ഞിരുന്നത്. കാണുന്നു, അവൻ സഭയെ എടുക്കുമെന്ന് വാഗ്ദത്തം ചെയ്തിരുന്നു. മാത്രമല്ല, അവൻ തിരുവെഴുത്തിന്റെ സഹായത്താലും ദൈവകൃപയാലും എനിക്കത് വിശ്വസിക്കാൻ സാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ ഒന്നാം യാമത്തിൽ വന്നില്ല. അവർ ഉറങ്ങി. രണ്ടാം യാമത്തിലും അങ്ങനെ കീഴ്പോട്ട്. ഏഴാം യാമത്തിങ്കൽ അവൻ വന്നു. അത് ഏഴാം സഭാകാലമാകുന്നു. ഏഴാം സഭാകാല ദൂതന്റെ സമയമാകുന്നു. കാണുന്നോ, അവൻ വന്നപ്പോൾ ആ കന്യകമാരെല്ലാം ഉണർന്നു, അവരുടെ വിളക്കുകളെ തെളിച്ചു. കാണുന്നോ, പ്രസ്ബിറ്റേറിയൻ, ലൂഥറൻ, ബാപ്റ്റിസ്റ്റ്, ദൈവാത്മാവിൽ ജനിച്ചിരുന്ന ആരായാലും ശരി, മേഘങ്ങളിൽ കിളിക്കപ്പെടൽ പോകുന്നതാണ്. ആ സമയമാകുമ്പോഴേക്കും മണവാട്ടി പുറത്തേക്ക് വിളിക്കപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മരണം ആസ്വദിക്കാത്ത കുറച്ചുപേർ അവസാന ദിവസം ഉണ്ടായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവർ ഒരു കണ്ണിമയ്ക്കുന്നിടയിൽ രൂപാന്തരപ്പെടും. എന്നാൽ ഇപ്പോൾ നിങ്ങൾ സഹോദരൻ ജാക്സന്റെ സ്വപ്നം നന്നായി ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ പാറയുടെ അകവശത്തായി ഒരെഴുത്തും എഴുതിയിരുന്നില്ല. അതിനായിട്ടാണ് ഞാൻ പടിഞ്ഞാറേക്ക് പോയത്. ഇപ്പോൾ അത് സംഭവിച്ചുകൊണ്ടിരിക്കും പോലെയും ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലെയും അതിന്റെ അർത്ഥം എന്താണെന്ന് ഒരു ദിവസം ഞാൻ നിങ്ങളോട് പറയുന്നതാണ്. അതിനുവേണ്ടിയാണ് ഞാൻ പടിഞ്ഞാറേക്ക് പോയിരുന്നത്. ദർശനത്താൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നത് പോലെ ശ്രീമാന്മാരെ, അത് ഏത് സമയത്താണ് എന്നത് എടുക്കുമ്പോൾ ജനങ്ങൾ ഇന്ന് രാവിലെ ഇവിടെ ആയിരിക്കുന്നവരും ടേപ്പ് കേൾക്കുന്ന കൂട്ടരും അറിയും. ടേപ്പ് കേൾക്കുന്നവരായ സഹോദരന്മാർക്ക് ആർക്കെങ്കിലും ആ സന്ദേശം കിട്ടിയിട്ടില്ലെങ്കിലും ഇതറിയാൻ ആഗ്രഹിക്കുന്നെങ്കിലും ശ്രീമാന്മാരെ, ഇത് ഏത് സമയത്താകുന്നു എന്നത് കേൾക്കുക. അത് സംഭവിക്കുന്നതിന് ആഴ്ചകൾക്കും മാസങ്ങൾക്കും മുമ്പ്, വളരെ മുമ്പ് തന്നെ ട്യൂസണിൽ, ട്യൂസന്റെ വടക്ക്, അത് ഫ്ലാഗ് സ്റ്റാഫിന്റെ കിഴക്കും ട്യൂസന്റെ വടക്കുമായിരിക്കണം, ആയിരിക്കുന്നതിന്റെ ദർശനം ഇവിടെ വെച്ച് ഞാൻ കാണുകയും എന്റെ ട്രൌസറിന്റെ കാലുകളിൽ നിന്നും ഒരുതരം പുൽച്ചെടി വിത്ത് പറ്റിപ്പിടിച്ചിരുന്നത് പെറുക്കി മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പൊട്ടിത്തെറി ഉണ്ടായിട്ട് അത് വാസ്തവമായി മുഴുവൻ രാജ്യത്തെയും മുലച്ചതുപോലെ തോന്നി. അത് ഓർക്കുന്ന എത്ര പേരുണ്ട്? അത് ശരിയാണ്, അത് മുഴുവൻ രാജ്യത്തെയും മുലച്ചു കളയുമായിരുന്നു. അതെ, അത് സംഭവിച്ചപ്പോൾ അവിടെ നിന്നിരുന്നവരിൽ ഏറ്റവും കുറഞ്ഞത് ഒരു മനുഷ്യനെങ്കിലും ഇന്ന് രാവിലെ നേരം ഇവിടെ ഇരിക്കുന്നുണ്ട് എങ്കിൽ അത് വാസ്തവമായും പർവ്വതത്തിന്റെ മേലുണ്ടായിരുന്ന പാറകളെ എടുത്തെറിഞ്ഞു കളഞ്ഞു. അപ്പോൾ അവർ, നാം കണ്ടത് ആ സമയത്ത് ഒരു പിരമിഡ് രൂപത്തിലായി. ഏഴ് ദൂതന്മാരെ ഞാൻ കണ്ടു. അത് താഴേക്ക് പറന്നു വന്ന് എന്നെ വാരിയെടുത്ത് മുകളിലേക്ക് കൊണ്ടുപോയി. ദൈവത്തിന്റെ ഏഴ് മുദ്രകളെ തുറക്കാനായി എന്നെ പടിഞ്ഞാറേക്ക് കൊണ്ടുവന്നു. നിങ്ങൾക്ക് അവയെ കിട്ടിയിട്ടില്ല എങ്കിൽ, യേശു വരാൻ താമസിച്ചാലോ, ഞാൻ എന്റെ മകന്റെ മകന്റെ കുട്ടികളായാലും പൗലിന് കുട്ടികളുണ്ടായാലും അതെപ്പോഴും ജീവനുള്ള ദൈവത്തിന്റെ നിത്യസത്യമായി തന്നെ തുടരും. ഈ മലയുടെ ഉൾവശത്തായി മുദ്രയിട്ടിരുന്നത് അത് കണ്ടുപിടിക്കേണ്ടിയിരുന്നു. അത് എഴുതിയിരുന്നില്ല, അത് വ്യാഖ്യാനിക്കേണ്ടിയിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ തിരികെ വന്നപ്പോൾ ആദ്യത്തെ ദൂതൻ ആദ്യ രാത്രിയിൽ തന്നെ നാം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും കേട്ടിട്ടുള്ളതിന് എതിരായി മുദ്രയെ തുറന്നുവന്നു. മുഴുവൻ ഏഴു പേരും അതേ വിധത്തിൽ തന്നെ വന്നു. അത് നിങ്ങൾക്കറിയാം. അത് സംഭവിച്ചപ്പോൾ നിങ്ങളിൽ അനേകർ ഇവിടെ ഉണ്ടായിരുന്നു. എനിക്ക് ആ സമയത്ത് അതറിയില്ലായിരുന്നു. എന്നാൽ സഹോദരൻ ഫ്രെഡ് സോത്മാൻ, അവൻ ഇവിടെ ഉണ്ടെന്ന് ഞാൻ അറിയുന്നു. സഹോദരൻ നോർമൽ ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തീർച്ചയാണ്. ഞങ്ങൾ മുകളിലായിരുന്നു. ഇലക്ട്രിക് കസേരയിൽ നിന്നും രക്ഷപ്പെട്ട ചെറുബാലനെ കാണാനായി എനിക്ക് ഹൂസ്റ്റണിലേക്ക് പുറപ്പെടാനുള്ള തയ്യാറെടുപ്പ് ചെയ്യേണ്ടിയിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ തിരികെ പോയി സഹോദരന്മാർക്കൊപ്പം ചേർന്ന് വേട്ടയാടുകയായിരുന്നു. ആ രാവിലെ സമയം ഞാൻ അവിടെ നിന്നുകൊണ്ട് എന്റെ ട്രൌസറിന്റെ കാലുകളിൽ പറ്റിപ്പിടിച്ചിരുന്ന ആട്ടിൻ തല പോലെ കാണപ്പെടുന്ന ഒരുതരം പുല്ലിന്റെ വിത്തുകളെ പെറുക്കി മാറ്റുകയായിരുന്നു. അത് പറഞ്ഞിരുന്നത് പോലെ തന്നെ ആ പൊട്ടിത്തെറി ഉണ്ടായി. അത് ശരിയല്ലേ സോനു ഫ്രണ്ട്? ഞാൻ നിലത്തൊന്ന് വളരെ ഉയരത്തിലേക്ക് ചാടിപ്പോയിട്ടുണ്ടാകാം. എനിക്കിവിടേക്ക് വന്ന് മുദ്രകളെ പൊട്ടിക്കണമായിരുന്നു എന്നതിനാൽ എന്റെ തൊട്ടുമുകളിലായി സന്ദേശം അയച്ചുകൊണ്ടിരുന്ന കർത്താവിന്റെ ദൂതനുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഇവിടെ കൂടാരത്തിൽ വെച്ച്, എന്തുകൊണ്ട് ഞാനത് ഇവിടെ വെച്ച് ചെയ്തില്ല? എന്തുകൊണ്ടെന്നാൽ ഞാൻ എന്റെ ദൈവത്തോടും സഭയോടും ഒരു വാക്ക് പറഞ്ഞിരുന്നു, ഏതൊരു പുതിയ സന്ദേശവും ഈ കൂടാരത്തിൽ തന്നെ ഇവിടെ റെക്കോർഡ് ചെയ്തു പോകുന്നതായിരിക്കും. എന്റെ വാക്കിനെ കാക്കാനും അത് ചെയ്യാനുമായി ഇവിടെ തന്നെ താമസിക്കാനും അവനെ അനുവദിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞ ഉടൻ തന്നെ ഞാൻ വീണ്ടും തിരികെ പോയി. അതുമാത്രമല്ല, അപ്പോൾ ആ സമയത്ത് സന്ദേശം കൊണ്ടുവരുവാൻ ദൂതന്മാർ സ്വർഗത്തിൽ നിന്നും ഇറങ്ങുന്നതിന്റെ ചിത്രങ്ങൾ അവരെടുത്തിരുന്നു എന്ന് ഞാൻ അറിഞ്ഞിരുന്നതുമില്ല. വൈജ്ഞാനികമായിരുന്നു. ദൂത സമൂഹത്തിന്റെ വലതുവശത്തുണ്ടായിരുന്നവൻ അവന്റെ നെഞ്ചു പിന്നിലേക്കും അവന്റെ ചിറകുകളുടെ വിധങ്ങളെ പറ്റിയും ഞാൻ പറഞ്ഞിരുന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. ഞാനത് പറഞ്ഞത് നിങ്ങൾ എല്ലാവരും ഓർക്കുന്നുണ്ടോ? ഞാൻ അവനെ എങ്ങനെയാണ് നോക്കിയിരുന്നത് നിങ്ങൾക്കറിയാമോ? അവൻ മറ്റുള്ള എല്ലാവരിൽ നിന്നും വളരെ വ്യത്യസ്തമായിരുന്നു. അവർ അതിന്റെ ഒരു ചിത്രം എടുത്തിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു. എന്തുകൊണ്ടെന്നാൽ കിഴക്കോട്ട് പോകാൻ ഞാൻ ധൃതിപ്പെട്ടിരുന്നു. എന്നാൽ തിരികെ ട്യൂസണിലേക്ക് വീട്ടിലേക്ക് വരുമ്പോൾ അതവിടെ ഏകദേശമുള്ള എല്ലാ പത്രങ്ങളിലുമായിട്ട് രാജ്യമെമ്പാടും കണ്ടുകഴിഞ്ഞിരുന്നു. മെക്സിക്കോയിലും എല്ലാ പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിലേക്കും പോയിരുന്നു. ഇവിടെ കൊരിയറിലൂടെയാണ് പ്രചരിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് സംഘടിത പ്രസ്സുകളിൽ ഉൾപ്പെട്ടിരിക്കുന്നു. ആകാശത്തിൽ ഒരു നിഗൂഢാത്മക മേഘം എത്രവർ കണ്ടിരുന്നു? കണ്ടവർ കൈയുയർത്തിയാലും. ഇപ്പോൾ അതിനെ ലൈഫ് മാഗസിൻ എടുത്തിരുന്നു. ലൈഫ് മാഗസിനുള്ള ലേഖനം കാണിക്കാനായി ഇന്നു രാവിലെ നേരം ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെയുണ്ട്. ആ സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. മേഘത്താൽ രൂപപ്പെട്ട പിരമിഡ് കണ്ടിരുന്നോ? ഞാൻ ഇതിന്റെ നേരെ താഴെ നിൽക്കുന്നുണ്ടായിരുന്നു. അവിടെ ഏറ്റവും വലതുവശത്ത് ആ വ്യത്യസ്തമായ ദൂതനെ കാണാൻ കഴിയുന്നുവോ? അതിന്റെ കൂർത്ത ചിറകിന്റെ മുനയുള്ള ഭാഗം കാണാൻ സാധിക്കുന്നോ? കൃത്യമായും പറയപ്പെട്ടിരുന്നതുപോലെ തന്നെ മെക്സിക്കോയിൽ നിന്നും ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അവരെടുത്തിരുന്ന ചിത്രങ്ങൾ ഇവിടെയുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു ശാസ്ത്രജ്ഞനുണ്ടായിട്ട് ചിത്രത്തെക്കുറിച്ചുള്ള എല്ലാ വിവരണങ്ങളും എടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ചിത്രം എടുത്തിരുന്ന ജനങ്ങളിൽ നിന്നും അതിന്റെ വിവരണങ്ങളും അയാൾക്ക് കഴിയും വിധം ആരാഞ്ഞുകൊണ്ടിരിക്കുന്നു. അയാൾ അതിനെപ്പറ്റി പഠിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം പറയുന്നത് എന്താണെന്നാൽ അത് മേഘമായിരിക്കാൻ ഒരു സാധ്യതയുമില്ല എന്നതാണ്. എന്തുകൊണ്ടെന്നാൽ ഈർപ്പം അത്രയേറെ ഉയരത്തിൽ പോവുകയില്ല. ഞാൻ പറഞ്ഞാൽ ഏകദേശം 6-8 മൈലുകൾക്കപ്പുറത്തേക്ക് പോവുകയില്ല. പുറം രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ സാധാരണ ഞങ്ങൾ 1900 അടി ഉയരത്തിലാണ് പറക്കുന്നത്. അപ്പോൾ ഞങ്ങൾ കൊടുങ്കാറ്റിനും വളരെ മേലെയായിരിക്കും. എന്നാൽ ഈ മേഘമോ ഈ ശാസ്ത്രജ്ഞന്റെ ഇവിടെയുള്ള ആ ലേഖനപ്രകാരം 26 മൈൽ മുകളിലാണ് രൂപം കൊണ്ടത്. അത് ഈർപ്പത്തിനും അനേക മൈലുകൾക്ക് മേലെയാകുന്നു. ആ പ്രദേശം പരിശോധിച്ചതിനു ശേഷം അയാൾ പറയുന്നത്, ഇപ്പോൾ നിങ്ങളും ഞാനും അറിയുന്നത് പോലെ അതൊരു വിമാനത്തിന്റെ ശബ്ദത്തെയും തകർത്തെറിയുന്നത് പോലെയായിരുന്നു എന്ന് ഞാൻ പറയുന്നത് എത്ര പേർ കേട്ടിട്ടുണ്ട്? ഓർക്കുന്നുണ്ടോ? എന്നാൽ ആ ജില്ലയിലെങ്ങും ഒരു വിമാനമുണ്ടായിരുന്നില്ല. ആ പുസ്തകം അങ്ങനെ ഇവിടെ പറയുന്നു. അവർ അത് പരിശോധിച്ചിരുന്നു. അവിടെ വിമാനമോ മറ്റോ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല അതുകൂടാതെയും അതിന് കഴിയുകയില്ല. വിമാനത്തിന്റെ പിൻഭാഗത്ത് രൂപപ്പെടുന്ന മൂടൽ മഞ്ഞ് വായു വിഘടിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ്. എന്തുകൊണ്ടെന്നാൽ അത് ഈ ഘടകത്തിലൂടെ ഒരു ധാരയായി പുറത്തു വരുന്നതിനാലാകുന്നു. അത് അതിനെ സ്വയം വലിച്ചെടുത്ത് അത് വായുവിലുള്ള ഈർപ്പത്തെ വിഘടിക്കുന്നു. അതൊരു ജെറ്റ് വിമാനമായിരിക്കുന്നിടത്തോളം ആ വിധത്തിലല്ലാതെ മറ്റു യാതൊരു വിധത്തിലും കഴിയില്ല. എന്തുകൊണ്ടെന്നാൽ അതിനത്തരത്തിലെ അങ്ങനെയാണ് അത് മുമ്പോട്ട് കുതിക്കുന്നത്. ആയതിനാൽ അതൊന്നും ഈർപ്പം പുറത്തേക്ക് തള്ളിവിടുന്നു. എന്നാൽ ഇവിടെയോ ഈർപ്പമുണ്ടായിരിക്കുന്നതിലും മൈലുകൾക്കും മേലെയായിരുന്നു അതുണ്ടായിരിക്കുകയും ആ ജില്ലയിലെങ്ങും ഒരു വിമാനവും ഉണ്ടായിരുന്നില്ല. അന്ന് അവിടെ തങ്ങി നിൽക്കാനായി അത് ഈർപ്പമായിരിക്കാനുള്ള സാധ്യതയില്ല. അത് 26 മൈൽ ഉയരത്തിലും 30 മൈൽ വിലങ്ങനയുമായിരുന്നു. നിങ്ങൾ കാണുന്നോ? എപ്പോഴെങ്കിലും അതിന്റെ ഒരു ചിത്രമെടുക്കുന്നതിനും വർഷങ്ങൾക്ക് മുമ്പേ കർത്താവിന്റെ ദൂതൻ അഗ്നിസ്തംഭം പോലെ കാണപ്പെട്ടിരുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നതുപോലെ ശരിക്കും അവിടെയുള്ള ചിത്രത്തിലായിരിക്കുന്നു. അത് സത്യമാണെന്ന് ശാസ്ത്രം തിരിച്ചറിയാനായി ദൈവമുണ്ടാക്കി. മാത്രമല്ല അവിടെ നൽകപ്പെട്ടിരുന്ന പ്രവചനപ്രകാരം അത് സത്യമാണെന്ന് ശാസ്ത്രം സാക്ഷീകരിക്കാൻ ദൈവം അനുവദിച്ചിരിക്കുന്നു. ഇപ്പോൾ നാം എവിടെയാണ് നിൽക്കുന്നത്? ഞാനിത് സൂക്ഷിച്ചു വെക്കാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ 7 മുദ്രകൾ എഴുതുവാനുള്ള എന്റെ ഒരു സുഹൃത്ത് ഇന്നു രാവിലെ നേരം ഇവിടെ ആയിരിക്കുന്നു. അദ്ദേഹത്തോട് ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ ഇതിനദ്ദേഹം അതിൽ പ്രയോഗിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാകാം. അതിൽ നിങ്ങൾക്കും അതിന്റെ ഒരു കോപ്പി ലഭിക്കും. നിങ്ങൾക്കും ഒരെണ്ണം കിട്ടിയാൽ അതിനെ വിവരണത്തിനായി സൂക്ഷിച്ചുകൊള്ളുക. കാണുന്നു, ഇപ്പോൾ അദ്ദേഹവും അത് കണ്ടുപിടിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ അതിനെക്കുറിച്ച് അദ്ദേഹത്തോട് പറയുന്നതുകൊണ്ട് എന്തു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നു? അദ്ദേഹം അതിനെ നോക്കി ചിരിക്കാനിടയുണ്ട്. നോക്കൂ, അദ്ദേഹം വെറുതെ ചിരിച്ചെന്ന് വരാം. അതുകൊണ്ട് നമ്മുടെ മുത്തുകളെ അങ്ങനെ എറിയരുത്. എന്നാൽ നമുക്കറിയാം, സഭ അറിയുന്നു. മാത്രമല്ല അത് സത്യമാണെന്ന് ദൈവവും അറിയുന്നു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ആശ്ചര്യപ്പെട്ടുകൊണ്ട് ഞാൻ വിഷയത്തിന്മേൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ എവിടെയായിരുന്നു നിങ്ങൾക്കറിയാമോ? ട്യൂസന്റെ വടക്കും ഫ്ലാഗ് സ്റ്റാഫിന്റെ കിഴക്കുമായിട്ടായിരുന്നു. കൃത്യമായും ആധികാരികമായും അത് സംഭവിക്കുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ എവിടെയായിരിക്കുമെന്ന് നിങ്ങളോട് പറഞ്ഞതുപോലെ തന്നെ ഞാൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ സ്വന്തം സാക്ഷ്യം അത് എവിടെ വെച്ച് സംഭവിക്കുമെന്ന് ഈ പേപ്പറുകളിലും മാഗസീനുകളിലും പറഞ്ഞിരുന്നത് പോലെ തന്നെ ഇവിടെ ഈ പേപ്പറിൽ പറയപ്പെട്ടിരിക്കുന്ന പോലെ തന്നെ കൃത്യമായിട്ടുമായിരുന്നു. ദൈവം സമ്പൂർണനും കളവ് പറയാൻ കഴിയാത്തവനുമാകുന്നു. മാത്രമല്ല അത് സംഭവിക്കുകയും ചെയ്യും. ശ്രീമാന്മാരെ, ഈ സമയം എന്താണ് എന്ന ടേപ്പിലുള്ളത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ഞാൻ അതിനെ പ്രതിപാദിച്ചിരുന്നു. ഓർക്കൂ, വലിയ എന്തോ ചിലത് സംഭവിക്കാൻ പോകുന്നു. ഇപ്പോൾ അതിനാൽ മുഴുവൻ രാജ്യത്തെയും സാക്ഷീകരിക്കാനിടയാക്കി. അസോസിയേറ്റ് പ്രസ്സുകളിൽ ഉൾപ്പെട്ട ഓരോ ന്യൂസ് പേപ്പറും നമ്മുടെ പ്രമുഖ മാഗസീനുകളിൽ ഒന്നിലും മറ്റുള്ള എല്ലാത്തിനാലും അവനെക്കുറിച്ച് സാക്ഷീകരിച്ചിരിക്കുന്നു. ഇപ്പോഴും അത് എല്ലായിടത്തും എത്തിയിട്ടില്ല. ഒരു വിശേഷ അവകാശമുള്ള ജനങ്ങളാണ് നാം. ശാസ്ത്രീയമായി ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാതെ ആറ്റം ബോംബ് നമുക്കായി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ അന്ധകാരത്തിന് മണിക്കൂറിൽ ക്രിസ്ത്യാനികൾ ഒരു വിശേഷ അവകാശമുള്ള ജനങ്ങളെന്ന് എനിക്കറിയാനാകുന്നു. നമ്മുടെ സംഘടനകളിൽ ഒരു പ്രതീക്ഷയുമില്ല. എപ്പോഴെങ്കിലും ഒരുമിച്ച് വന്നാലും അവർ മൃഗത്തിന്റെ മുദ്രയുമായി ഏകീകരിക്കും. നമ്മുടെ ക്രിസ്തീയ സംഘടനകളുമായി കൂട്ടായ്മയുടെ സമ്പദ് വ്യവസ്ഥയിലും ആ വിധത്തിലുള്ള എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചിരിക്കുന്നു. അത് നേരെ കത്തോലിക്ക മതസിദ്ധാന്തത്തിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുന്നു. അത് സഭകളുടെ കൂട്ടായ്മയിൽ മൃഗത്തിന്റെ മുദ്രയാകുന്നു. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുകയും ഒരു യാഥാർത്ഥ്യത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നവർക്ക് ബൈബിളിൽ വാഗ്ദത്തം ചെയ്തിരുന്ന അതേ ദൈവം തന്നെ അത് നമ്മുടെ മുന്നിൽ വിളർത്തിക്കൊണ്ട് സഭയെയും ജനങ്ങളെയും ശാസ്ത്രത്തെയും മാഗസീനുകളെയും എല്ലാത്തിനെയും അവൻ ഇന്നും ദൈവമായിരിക്കുന്നു എന്ന് വാഗ്ദാനം നിറവേറ്റാൻ കഴിയുന്നവനാകുന്നു എന്നുറപ്പിക്കുന്നു. എന്താ ഒരു സമയം! അത് കഴിഞ്ഞപ്പോൾ ആ പ്രഭാതത്തിൽ സബീന കാനിയോനിൽ എന്ത് സംഭവിക്കാൻ പോകുന്നു എന്ന് അതിശയപ്പെട്ടുകൊണ്ട് ആ പർവ്വതത്തിന് മുകളിൽ എന്റെ കൈകൾ ദൈവത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ആ വാൾ എന്റെ കൈകളിലേക്ക് വീണു. ഒരു മുത്തുള്ള കൈപ്പിടിയും അതിന് മുഴുവനുമായി പൊതിഞ്ഞിരുന്നു. ഏകദേശം 3 അടി നീളമുള്ള ഒരു വായ്ത്തലയോടുകൂടി ക്രോമിന്റെ നിറത്തിലോ ലോഹപാത്രത്തിന്റെ നിറത്തിലോ ഉള്ളതായി തിളങ്ങുന്നതും വായ്ത്തല മൂർച്ചയേറിയതുമായിരുന്നു. അതെന്തായിരുന്നു എന്നെനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഈ വക കാര്യങ്ങളെ ഭയപ്പെടുന്നു. പൊടുന്നനെ ഒരു ശബ്ദമെന്നോട് പറഞ്ഞു. അത് കാനിയോനെ വിറപ്പിച്ചു കളഞ്ഞു. പറഞ്ഞു, ഇത് കർത്താവിന്റെ വാളാകുന്നു. കർത്താവിന്റെ വാളെന്നാൽ കർത്താവിന്റെ വചനമാകുന്നു. എന്തുകൊണ്ടെന്നാൽ ദൈവത്തിന്റെ വചനം ഇരുവായി തലയുള്ള വാളിനേക്കാൾ മൂർച്ചേറിയതാകുന്നു. പിന്നെയും അതിലേക്ക് തിരികെ വരുമ്പോൾ, അത് കഴിഞ്ഞപ്പോൾ ആ സമയത്ത് തന്നെ ഇവിടെ സഭയിലുള്ള ഒരു ധീരനായ സഹോദരൻ, അദ്ദേഹം ഒരു പടയാളിയായിരിക്കുകയും പട്ടാളത്തിൽ വെച്ച് വെടിയാൽ കഷ്ണങ്ങളായി നുറുങ്ങിപ്പോയിട്ട് അവിടെ മരിക്കാൻ കിടത്തിയും വരുന്നു. അയാൾ പറഞ്ഞു, അവർ വിചാരിച്ചിരുന്നില്ല മരുന്നുകൾ അയാളെ ജീവിച്ചിരിക്കാൻ സഹായിക്കും എന്നവർ വിചാരിച്ചിരുന്നില്ല. അതുമായി അവർക്ക് കബളിപ്പിക്കാൻ പോലും കഴിയാതെ അയാൾ അത്രയും മോശമായ അവസ്ഥയിലായിരുന്നു. അയാളുടെ കാലിന്റെ പ്രധാന തമനി തന്നെ പൊട്ടിപ്പോയിരുന്നു. അദ്ദേഹത്തിന്റെ കൈകൾ ഏകദേശം പൂർണ്ണമായും തുണ്ടുതുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു കാൽ ഏകദേശം മുറിഞ്ഞുപോയിരുന്നു. എന്നാൽ ദൈവം കൃപ കാട്ടി ഒരൊറ്റ ദിവസം കൊണ്ട് അദ്ദേഹത്തെ രക്ഷിക്കുകയും അദ്ദേഹത്തെ സൗഖ്യമാക്കുകയും ചെയ്തു. അദ്ദേഹം സവർ റോയ് റോബർട്സൺ ആ ചിത്രമെടുക്കുമ്പോൾ അവിടെ ഹൂസ്റ്റൺ ഉണ്ടായിരുന്നു. ഒരു ദർശനം കണ്ടിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യ അന്നേ ദിവസം എന്തു ചെയ്യുകയായിരുന്നു എന്നും അവൾക്കൊരു ബുദ്ധിമുട്ട് കടന്നു വരുമെന്നും അത് ശരിയാകുമെന്നും പറഞ്ഞിരുന്നു. അതാണ് അദ്ദേഹത്തെ വിശ്വാസിയാക്കി മാറ്റിയത്. എന്നാൽ അദ്ദേഹം ഒരു പട്ടാളക്കാരനായിരുന്നതിനാൽ ഇത് പറയുന്നത് അദ്ദേഹം എന്നോട് ക്ഷമിക്കുമെന്ന് ഞാൻ കരുതുന്നു. എല്ലാവിധത്തിലുള്ള വിഷമതകളിലൂടെയും പോയി നിഷ്കർഷമായി പഠിച്ചിരുന്നാൽ പട്ടാളത്തിൽ നിർദ്ദേശങ്ങൾ കൊടുത്തിരുന്നു. ഒരു മനുഷ്യന്റെ കൽപ്പന പോലെ അദ്ദേഹത്തിന് നിഷ്കർഷമായിട്ടല്ലെങ്കിലും അപ്രകാരമാണ് എന്ന് തോന്നുന്നത് പോലെ ഇത് ചെയ്യുക എന്ന് പറയേണ്ടിയിരുന്നു. കാണുന്നോ, അപ്പോഴും അദ്ദേഹം വിശ്വസിച്ചിരുന്നു. എന്നാൽ തുടർച്ചയായി സഭയിലേക്ക് വരികയും അലൗകികമായ കാര്യങ്ങൾ കണ്ടുകൊണ്ടിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാനത് വിശ്വസിക്കുന്നു, എന്നാൽ അത് എനിക്ക് വേണ്ടിയല്ലോ. ഒരു രാവിലെ നേരം ഒരു രാത്രി കർത്താവ് അദ്ദേഹത്തെ ഉണർത്തി. അദ്ദേഹവും ഞാനും അത് കാഴ്ചയിൽ യെരൂശലേമിൽ കർത്താവിന്റെ അത്താഴ വിരുന്ന പോലെ കാണപ്പെട്ടിട്ട് ഞങ്ങൾ രണ്ടാളും ഇരിക്കുമ്പോൾ ഞാൻ സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിന് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. സോൻ റോയ് ഇപ്പോൾ ഇവിടെ ഇരുന്നു കൊണ്ട് എന്നെ നോക്കുന്നത് പോലെ തന്നെ അദ്ദേഹം എന്നെ നോക്കിക്കൊണ്ടിരുന്നു. ഞാൻ ഹൂസ്റ്റണിലോ അതോ അരിസോണയിലോ ആയിരുന്നപ്പോൾ അദ്ദേഹം എന്നെ വിളിക്കുകയോ അതോ എനിക്കൊരു കത്തെഴുതി അയച്ചിരുന്നു. ഞാൻ അപ്പോൾ അദ്ദേഹത്തെ തിരിച്ചു വിളിക്കുകയോ ചെയ്തു. അദ്ദേഹം പറഞ്ഞു, താങ്കൾ അവിടെ ഇരിക്കുകയായിരുന്നു ബ്രഹ്മണഹം. അപ്പോൾ ആ വലിയ അഗ്നിസ്തം വന്നു. കർത്താവിന്റെ അത്താഴമേശയിൽ നിന്ന് താങ്കൾ എടുത്തു എവിടേക്കോ കൊണ്ടുപോയി. താങ്കൾ പടിഞ്ഞാറേക്ക് പോയി, കാരണം അദ്ദേഹം കിഴക്ക് വശത്തായിരുന്നു കൊണ്ട് ഞാൻ പടിഞ്ഞാറേക്ക് പോകുന്ന ശ്രദ്ധിച്ചിരുന്നു. ആ പ്രകാശം കടന്നു വരികയും എന്നെ വെളിയിലേക്ക് എടുത്തുകൊണ്ടു പോവുകയും ചെയ്തു. പറഞ്ഞു, അതൊരു രാവിലെ നേരമായിരുന്നിട്ട് അതൊരു ദർശനം പോലെയായിരുന്നു. രാവിലെ ഏകദേശം 3-ോ 4-ോ മണിയാകുമ്പോൾ ഏകദേശം ആ സമയമായപ്പോഴേക്കും കിടക്കയിൽ എഴുന്നേറ്റിരുന്നു. ഇത് കണ്ടു, ബ്രദർ ബെൽ തിരികെ വരൂ എന്ന് ദിവസങ്ങളോളം നിലവിളിക്കുന്നത് പോലെ കാണപ്പെട്ടു എന്ന് പറഞ്ഞു. റോയും ഞാനും യഥാർത്ഥ സഹോദരന്മാരാണ്. ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നു, ഒരുമിച്ച് വേട്ടയാടുന്നു. ഞങ്ങൾ സഹോദരന്മാർ മാത്രമാകുന്നു. അദ്ദേഹത്തിന്റെ തൊണ്ടടയുവോളം തിരികെ വരൂ, അദ്ദേഹത്തെ തിരികെ കൊണ്ടുവരൂ, അദ്ദേഹത്തെ തിരികെ കൊണ്ടുവരൂ എന്ന് കരഞ്ഞുകൊണ്ട് എനിക്ക് വേണ്ടി നില വിളിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇതാ അഗ്നിസമമോ അതോ മേഘമോ ഒന്നെന്നെ തിരികെ കൊണ്ടുവരുന്നു. അപ്പോൾ അവനെന്നെ മേശയുടെ ഏറ്റവും തലയ്ക്കലായിരുത്തി ഞാൻ മാറ്റപ്പെട്ടു കഴിഞ്ഞിരുന്നു. ഞാൻ മാറ്റപ്പെട്ടത്, വ്യത്യസ്തമായി കാണപ്പെട്ടത് എങ്ങനെയാണ് എന്നുള്ള കാര്യം സവൻ റോയ്ക്ക് ഒരു മർമ്മമായിരുന്നു. രൂപാന്തരപ്പെടുക എന്ന കാര്യത്തെയോ മറ്റോ ഞാനതിന്റെ വ്യാഖ്യാനം എന്താണെന്ന് അദ്ദേഹത്തോട് പറയുമ്പോൾ ഞാനതിനെ ഇവിടെ ഇട്ടിരുന്നു. അത് ഞാൻ ഏഴ് മുദ്രകൾക്കായി തിരികെ വരുന്നതിന് തൊട്ട് മുൻപായിരുന്നു. ഞാൻ ഏഴ് മുദ്രകൾക്കായി തിരികെ വന്നിട്ട് ഞാൻ ഒരു രാവിലെ നേരം അദ്ദേഹം ബില്ലിയെ കണ്ടിട്ട് അദ്ദേഹത്തിന് എന്നോട് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ ധൃതിയിലും ഏഴ് മുദ്രകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതുമായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് അതിനെപ്പറ്റി പറഞ്ഞു. അത് വീണ്ടും സംഭവിച്ചു. അത് വീണ്ടും ഒരു വട്ടം കൂടെ ഉണ്ടായി. സഹോദരൻ റോയ്, ഞാനിത് തെറ്റുവരുത്തുന്നു എങ്കിൽ താങ്കൾ എന്നെ തിരുത്തണം. അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം വീണ്ടും രാവിലെ നേരം എഴുന്നേറ്റു. അത് രാവിലെ നേരമായിരുന്നു എന്ന് ഞാൻ അനുമാനിക്കുന്നു. അവിടെ അദ്ദേഹം ആ മുറിയിൽ നോക്കുമ്പോൾ ഒരു വലിയ പ്രകാശമോ അതല്ല ഒരു മലയുടെ മേലെ ഒരു വലിയ മേഘമോ ആയിരുന്നത് അദ്ദേഹം കണ്ടു. വളരെ നാളുകളാകില്ല അദ്ദേഹം എന്നോട് ചോദിച്ചു, മേഘം ഒരു പർവ്വതത്തിന്റെ മേലെ ആയിരിക്കുന്നതിനെ കുറിച്ച് എന്തെങ്കിലും അവിടെയുണ്ടോ? അപ്പോൾ ഞാൻ ചോദിച്ചു, ബൈബിളിലോ? ഞാൻ പറഞ്ഞു, ഉണ്ട്. പത്രോസും യാക്കോവും യോഹന്നാനും മുകളിലേക്ക് നോക്കുമ്പോൾ ആ മേഘം കർത്താവായ യേശുവിന് മേൽ നിഴലിട്ടു. അപ്പോൾ ദൈവം അരുളി ചെയ്തു, ഇത് എന്റെ പ്രിയപുത്രൻ. ഞാൻ അതിനെക്കുറിച്ച് കുറച്ചു നാളുകൾക്ക് മുമ്പ് ഇവിടെ പ്രസംഗിച്ചിരുന്നു. ഒരു ചെറിയ സന്ദേശം, അവനെ കേൾക്കുക. ടേപ്പ് സഹോദരന്മാർ തികച്ചു മനസ്സിലാക്കും. അത് നിങ്ങളുടെ പക്കൽ ടേപ്പിലുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്കത് തീർച്ചയാണ്. പിന്നെയും അദ്ദേഹം പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറിപ്പോയി എന്നോട് പറഞ്ഞു. അദ്ദേഹം മുകളിലേക്ക് എത്തിയപ്പോൾ ഞാൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു ശബ്ദം മേഘങ്ങളിൽ നിന്ന് വന്നു. അത് അങ്ങനെ ആയിരുന്നില്ലേ സോൺ റോയ്? അത് ഈ വിധത്തിൽ എന്തോ പറയുകയുണ്ടായി, ഇതെന്റെ ദാസനാകുന്നു, മോശ നയിച്ചിരുന്നത് പോലെ ജനങ്ങളെ നയിക്കാനായി ഞാൻ അവനെ ഈ കാലത്തിന്റെ ഒരു പ്രവാചകനായി വിളിച്ചിരിക്കുന്നു. അവൻ സംസാരിക്കുമ്പോൾ തന്നെ അത്യുത്തരം വരാൻ അവന് അധികാരം നൽകിയിരിക്കുന്നു. അഥവാ മോശ ചെയ്തിരുന്നത് പോലെ സംസാരിച്ചപ്പോൾ ഈച്ചകൾ ഉളവായതുപോലെയും അങ്ങനെയും മറ്റുമാകുന്നു. മുന്നമേ തന്നെ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്ന അണ്ണാനുകളെയും മറ്റും നമുക്കറിയാവുന്നതാണ്. ഹെയ്റ്റിറൈറ്റ് അവിടെ പുറകിലുണ്ട്. അവളുടെ വീട്ടിൽ വെച്ച് സംഭവിച്ചത് നിങ്ങൾക്കറിയാമെന്ന് ഞാൻ അനുമാനിക്കുന്നു. മോശ ചെയ്തിരുന്നത് തന്നെ ഞാനും ചെയ്തിരിക്കുന്നു എന്ന് അവൻ അവനോട് പറഞ്ഞു. ഒരു ട്രിപ്പിൽ നിന്നും മടങ്ങി വന്ന ശേഷം അദ്ദേഹം എന്നോടത് പറഞ്ഞു. മാത്രമല്ല, എന്റെ മനസ്സിൽ ഒരു വേട്ടക്കാരനായിരുന്നിട്ട് വളരെ മോശമായ അവസ്ഥയിലായിരിക്കുന്ന ബട്സിന്റെ അടുക്കലേക്ക് പോകാനായി ഞാൻ എന്റെ മനസ്സിനെ തയ്യാറെടുപ്പിച്ചിരുന്നു. ഇവിടം വിട്ടുപോകുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ ഇത് ഇടുകയാണ്, നമുക്ക് ധൃതിയിലാക്കാം. എന്നാൽ ഞാനൊരു വിചിത്ര അസാധാരണമായ സ്വപ്നം കണ്ടു. എന്റെ അളിയൻ ഇത് കേൾക്കുന്ന നേരം അത് അദ്ദേഹത്തിന് വിഷമുണ്ടാക്കില്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന എന്റെ ഭാര്യയ്ക്കും അത് വിഷമമുണ്ടാക്കില്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൾക്കതറിയാം. ഏകദേശം കുറച്ചു മാസങ്ങളാകാം ഈ കഴിഞ്ഞ. അതെ, ഇത് ഏകദേശം ഒക്ടോബറിനും നവംബറിനും മധ്യയാണ് ഞാൻ ഈ സ്വപ്നം കണ്ടത്. ഞാനത് ഇങ്ങനെ ഇരുട്ടിൽ ചുറ്റുന്നതായിട്ട് ഞാൻ, അതെ, എനിക്ക് പോകാനൊരിടമില്ലാതെയും ആരും എന്നെ ശ്രദ്ധിക്കാതെയും ഇല്ലാതെയുമായിട്ട് ഞാനൊരു കൊള്ളരുതാത്തവനായി വെറും ഒരു അലസനായി തീർന്നു. എനിക്ക് തണുക്കുന്നുണ്ടായിരുന്നു. ഞാൻ നോക്കുമ്പോൾ അല്പമകലെയായി ഒരു തീക്കുണ്ടം ഞാൻ കണ്ടു. ഞാൻ അവിടേക്ക് പോകുമ്പോൾ അത് പട്ടണത്തിലെ ഒരു ചവർക്കൂനയായിരുന്നു. അവരവിടെ കുഴി ഉണ്ടാക്കിയിട്ട് ഈ കുഴികളിലെല്ലാം അവർ തീ കത്തിച്ചിരുന്നു. കുഴികൾക്കിടയിലായി തെന്നുന്ന സ്ഥലങ്ങളുണ്ടായിരുന്നു. അവിടെ ഈ അലഞ്ഞു തിരിയുന്നവർ തണുപ്പുള്ള രാത്രികളിൽ തണുപ്പ് മാറ്റാൻ കിടന്നുറങ്ങുമായിരുന്നു. എനിക്ക് തണുക്കുന്നുണ്ടായിരുന്നു. ചൂടേൽക്കുന്നതിനായി ഞാൻ ഈ തീയിലടുത്തേക്ക് നടന്നു. അപ്പോൾ അവിടെ നിറയെ അലഞ്ഞു നടക്കുന്നവർ കിടന്നിരുന്നു. അവരെല്ലാം, എനിക്ക് അവരെ ആരെയും കാണാൻ കഴിയില്ലായിരുന്നു. എന്നാൽ അവരെല്ലാം തങ്ങൾ ഉറങ്ങുന്ന സ്ഥലത്തിൽ ഒരു ചന്തപ്പുര പോലെ കിടക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ എന്റെ അളിയനായ ഫ്ലെച്ചർ ബ്രോയിയെ കണ്ടു. ഫ്ലെച്ചർ, ഞാൻ അവനെ നന്നായി ഓർക്കുന്നു, ഒരു നല്ല കുട്ടിയായിരുന്നു. ഒരു പക്ഷേ ഇത് ചെറുപ്പക്കാരായ കുട്ടികൾക്ക് ഒരു നല്ല പാഠമായിരിക്കാം. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് വരെയും ജെയിംസ് ഫ്ലെച്ചർ ബ്രോയ് ഒരു സുന്ദരനും ചെറുപ്പക്കാരനുമായ മനുഷ്യനായിരുന്നു. എന്നാൽ അവൻ തെറ്റായ കൂട്ടരോടൊപ്പം കൂടിക്കൊണ്ട് അവൻ തന്റെ ആദ്യ മദ്യമെടുത്തു. എന്റെ വീട്ടിനകത്ത് കർട്ടന്റെ പുറകിലായി മറിഞ്ഞു നിന്നുകൊണ്ട് അവൻ എന്നെ വിളിച്ചത് ഞാൻ ഓർക്കുന്നു. അവന്റെ പിതാവ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു പഴയ പരുക്കനായ കുരിശ് ദൂരത്തായ ഒരു മലയിൽ നിൽക്കുന്നു എന്ന പാട്ട് ഒരു ഗിത്താറിനാൽ പാടിക്കൊണ്ടിരിക്കുമ്പോൾ മഹത്വത്തിലേക്ക് പോയിരുന്നു. ഫ്ലെച്ചർ എന്നെ പിന്നിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദർ ബിൽ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാനൊന്ന് മദ്യപിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ഡാഡി പാടിയ ആ പാട്ടിന്റെ ഒരു ചെറിയ ഭാഗം ഞാൻ കേൾക്കാനിടയായി. ഞാൻ പറഞ്ഞു, ഫ്ലെച്ചർ, ഏകദേശം 18 വയസ്സും പ്രായമുള്ള ആൺകുട്ടി. ഞാൻ പറഞ്ഞു, ആ വഴിയിലൂടെ നീ പോകരുത്. എന്നാൽ അവൻ ഒരിക്കലും കേട്ടില്ല. അവൻ പൊയ്ക്കൊണ്ടേയിരുന്നു. അവനൊരു പൂർണ്ണ മദ്യപാനിയായി തീർന്നു. അവന്റെ ഭാര്യ അവനെ ഉപേക്ഷിച്ചു. അവന്റെ മക്കൾ അവൻ ഈ സമയത്തേക്ക് എത്തിയിരിക്കുന്നു. ഞാൻ അവനെ സ്നേഹിക്കുന്നു എന്ന് ദൈവം അറിയുന്നു. വെറും ഒരു അലഞ്ഞു നടന്നിരുന്നവനായി അവന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോയി. വളരെ നാളുകൾക്ക് മുമ്പല്ലാതെ ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിക്കാനായി പോയിരുന്നു. ഞാൻ ഇവിടെ 7 മുദ്രകൾക്ക് വേണ്ടിയായിരുന്നപ്പോൾ അവനൊരു മുറിവേറ്റിരുന്നു. ഞാൻ പറഞ്ഞു, ഫ്ലച്ച്, എന്റെ കയ്യിൽ ഒരു ജോഡി സൂട്ടുകളുണ്ട്, ഞാൻ നിനക്ക് തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവൻ പറഞ്ഞു, അങ്ങനെ ചെയ്യരുത് ബ്രദർ ബെൽ. അവന് വസ്ത്രങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്ന് ഞാൻ എനിക്കറിയാമായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, നീ എന്തുകൊണ്ടാണ് ആ വസ്ത്രങ്ങൾ വേണ്ടെന്ന് പറയുന്നത്? അവൻ പറഞ്ഞു, പിന്നെ അവൻ എന്നെ നോക്കിക്കൊണ്ട്, നോക്കൂ, ഞാൻ അവ എന്തു ചെയ്യുമെന്ന് താങ്കൾക്കറിയാമോ? മദ്യപിക്കാനായി ഞാൻ അവയെ പണയപ്പെടുത്തും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഫ്ലച്ച്, ഞാൻ നിനക്ക് കുറച്ച് കാശ് തരാം. അവൻ പറഞ്ഞു, വേണ്ട, അത് ചെയ്യരുത് ബ്രദർ ബെൽ, താങ്കൾ അത് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവൻ ഉള്ളിന്റെ ഉള്ളിൽ ഒരു നല്ല വ്യക്തിയായിരുന്നു, എന്നാൽ അവനൊരു മദ്യപാനിയും അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നവനുമായി തീർന്നു. അവന്റെ ഭാര്യ തെറ്റായ മാർഗത്തിൽ പോയി കഴിഞ്ഞിരുന്നു. മാത്രമല്ല, ഓ, ഈ പാവം പിടിച്ച മനുഷ്യന് സകലതും സംഭവിച്ചു കഴിഞ്ഞിരുന്നു. ഞാൻ ഉണർന്നതിന് മുമ്പ് തന്നെ ഫ്ലച്ച് എന്നോട് പറഞ്ഞു. അവൻ സ്വപ്നത്തിൽ തന്നെ എന്നോട് പറയുകയാണ്. അവൻ പറഞ്ഞു, ബില്ലി, വേട്ടയാടാൻ ഞാൻ നിന്നെ ഒരു സ്ഥലത്ത് കൊണ്ടുപോകും. ബ്രദർ ബിൽ, എന്റെ കുഞ്ഞുങ്ങൾ പട്ടിണിയിലായിരുന്നപ്പോൾ നീ എന്റെ കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുത്തു. പിന്നെയും പറഞ്ഞു, അവർക്ക് നീ ഒരു പിതാവായിരുന്നു. നിന്റെ തണുപ്പ് മാറ്റാനുള്ള സ്ഥലം ഞാൻ നിനക്ക് കാണിച്ചു തരാം. ഞങ്ങൾ അലഞ്ഞു നടക്കുന്നവരുടെ സ്ഥലത്തൊന്നും നടക്കാൻ തുടങ്ങിയിട്ട് അവസാനം ഒരു സ്ഥലത്തേക്ക് വന്നു. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ ഇവിടെ ഇരിക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു സ്ഥലം കണ്ടുപിടിക്കാൻ കഴിയുമെന്ന് നോക്കാൻ ഞാൻ അവിടേക്ക് നടക്കും. അങ്ങനെ ഞാൻ ആ തണുത്ത രാത്രിയിൽ ഇരുട്ടിലേക്ക് നോക്കിക്കൊണ്ട് മുകൾ വശത്തേക്ക് നടന്നു. അപ്പോൾ ഞാൻ ചിന്തിച്ചു, അതിനെക്കുറിച്ച് ചിന്തിച്ചു, നോക്കൂ, ഒരിക്കൽ സർവശക്തനായ ദൈവം എന്നെ അവന്റെ സഭയെ നയിക്കാൻ അനുവദിച്ചിരുന്നു. ഒരിക്കൽ അവൻ തന്റെ സുവിശേഷം പ്രസംഗിക്കാനും പ്രാണങ്ങൾ രക്ഷിക്കപ്പെടുന്നത് കാണാനും അനുവദിച്ചിരുന്നു. അല്പനേരം എന്നോട് സംസാരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പുരുഷന്മാരും സ്ത്രീകളും എന്റെ ചുറ്റിനും വന്നുകൂടുമായിരുന്നു. ഇവിടെ ഇതാ ഞാൻ ഒരു അലഞ്ഞു തിരിയുന്നവനായി, എന്നെ ആർക്കും ആവശ്യമില്ലാതായിരിക്കുന്നു, എനിക്ക് തണുക്കുന്നു, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അതിനുശേഷം ഞാൻ ഉണർന്നു. ഞാൻ എന്റെ ഭാര്യയോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതിന്റെ അർത്ഥം ഒരു പക്ഷേ ഫ്ലച്ചിന് എന്തെങ്കിലും ആവശ്യമുണ്ടായി എന്നാകാം, അതുകൊണ്ട് അവനെ കാണാൻ സാധിക്കുമോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ധൃതിപ്പെട്ടു. അപ്പോഴേക്കും അവന്റെ സഹോദരൻ അവനെ കണ്ടെത്തി കഴിഞ്ഞിരുന്നു. അവനിവിടെ വെയ്റ്റ്നേഴ്സിൽ താമസിച്ചിരുന്നു. അവിടെ അവർക്ക് കുതിരകളെ നടത്തുകയോ മറ്റോ ചെയ്തിരുന്നിട്ട് ഒരു കുതിരാലയത്തിന്റെ മൂലയിലോ മറ്റോ ഉറങ്ങിയിരുന്നു. ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഞാൻ ചിന്തിച്ചു, അതെ, അതങ്ങനെ തന്നെ പോയിക്കൊള്ളട്ടെ. അങ്ങനെ ഞാൻ ഇപ്പോൾ കാനഡയിൽ നിന്നും കഴിഞ്ഞ ദിവസം ഫ്രെഡും മറ്റുള്ളവരും തിരികെ വന്നു. എന്റെ മനസ്സിൽ ഞാൻ ആ തീരുമാനമെടുത്തു കഴിഞ്ഞിരുന്നു. എന്റെ സന്ദേശം കേൾക്കാൻ ഈ ജനങ്ങൾ തയ്യാറല്ലെങ്കിൽ ശരി, അവർ കേൾക്കേണ്ടതില്ല. ഇപ്പോൾ ഞാൻ ഏകദേശം 35 വർഷത്തോളമായി പ്രസംഗിക്കുന്നു. കഴിഞ്ഞ 15-18 വർഷമായി കർത്താവ് ചെയ്യിക്കുന്നതല്ലാതെ ഞാൻ മറ്റൊന്നും ചെയ്തിരുന്നില്ല. ഞാൻ അവനോട് വളരെ അടുത്തു ജീവിക്കാൻ ശ്രമിച്ചു. അവനോട് പറയുന്നതുവരെ ഞാൻ ഒരു വാക്ക് പറയുകയോ എന്തെങ്കിലും ചെയ്യുകയോ ചെയ്തിട്ടില്ല. ജനങ്ങൾ ഇങ്ങനെ പറയും, ബ്രദർ ബ്രൻഹാം വരുന്നു എന്ന് അദ്ദേഹം പറയുന്നു എങ്കിൽ നോക്കൂ, അത് യോഗത്തിനായി നോക്കിയിരിക്കുക. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം കർത്താവിന്റെ നാമത്തിലാണ് വരുന്നത്. കർത്താവ് അദ്ദേഹത്തോട് പറയുവോളം അദ്ദേഹം യാതൊന്നും തന്നെ, അത് ശരിയാണ്, അവനെന്നോട് പറയുവോളം ഞാൻ കാത്തിരിക്കുന്നു. അവനെന്നോട് പറയുന്നതുവരെ ഞാൻ പോകുന്നില്ല. അങ്ങനെ അവൻ എന്നെ കിട്ടിയിട്ട് കുറച്ചു മാസങ്ങളായി അവൻ ഒരു സ്ഥലത്തേക്കും എന്നോട് പോകാൻ പറയുന്നില്ല. ഞാൻ കാനഡയിൽ നിന്നും തിരികെ വന്നപ്പോൾ ഫ്രെഡോ അതോ സോ റോയിയോ അവരിൽ ആരോ തന്റെ സ്വപ്നത്തിൽ ഞങ്ങൾ തമ്മിൽ വേർപിരിയുന്നതിന് തൊട്ട് മുമ്പ് ഞാനും സഹോദരൻ ബാങ്ക്സും ഒരുമിച്ച് സവാരി ചെയ്യുന്നതായി പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ അടുത്ത ദിവസം തന്നെ സഹോദരൻ ഫ്രെഡിന്റെ അടുക്കൽ ഞങ്ങൾ പോയി. അവന്റെ കുട്ടി ലിൻ വീട്ടിലില്ലാതിരുന്നതിനാൽ അവന് ഞങ്ങളോടൊപ്പം വരാൻ സാധിച്ചില്ല. അവനും അവന്റെ ഭാര്യയ്ക്കും കാത്തിരിക്കണമായിരുന്നു. ഇവിടെ റോസ്വുഡിൽ നിന്നോ മേൽ റോസിലെ സസ്കാച്ചേവനിൽ നിന്നോ ആണ് അവൻ തന്റെ ഭാര്യയെ എടുത്തത്. ബില്ലിയും ഞാനും സഹോദരൻ ഫ്രെഡിന്റെ ട്രക്കിലാണ് വന്നുകൊണ്ടിരുന്നത്. ആ രാത്രിയിൽ ഞങ്ങൾ ഏകദേശം 1 രാത്രിയും 1 പകലും യാത്ര ചെയ്തിരിക്കും. അത് കഴിഞ്ഞ് അടുത്ത പ്രഭാതത്തിൽ അതിർത്തിയിലേക്ക് അടുക്കുമ്പോൾ ഞങ്ങൾക്ക് മൊന്റാനയിലെ ഖെലാനയിലേക്ക് പോകണമായിരുന്നു. എനിക്ക് 9 മണിയാകുന്നതുവരെ വിശ്രമിക്കാനാകുമായിരുന്നു. ആയതിനാൽ ഞാൻ ഉറങ്ങാൻ പോയി. ഞാൻ പോയി ഉറങ്ങി. ബില്ലി അടുത്ത ദിവസം രാവിലെ 10 മണിവരെ ഉറങ്ങാൻ ആഗ്രഹിച്ചു. പ്രഭാതത്തിൽ വെളിച്ചം കടന്നു വന്നപ്പോൾ യാത്ര ചെയ്യാൻ വളരെ നല്ലത് എന്ന് ഞങ്ങൾ കണ്ടു. ഞാൻ അങ്ങനെ ഏകദേശം 4 മണിയായപ്പോൾ എഴുന്നേറ്റ് വണ്ടി ഓടിക്കാൻ തുടങ്ങി. ബില്ലി ഉറങ്ങുകയായിരുന്നു. ഞങ്ങളൊരു സ്ഥലത്തെത്തി. അപ്പോൾ എന്റെ മനസ്സിൽ ഒരു കാര്യം ഞാൻ ചിന്തിച്ചു. എന്താണ് നിങ്ങൾക്കറിയാമോ? ഈ വരും ദിവസങ്ങളൊന്നിൽ എനിക്ക് എന്റെ ഭാര്യയെ അവിടെ എത്തിക്കാൻ കഴിഞ്ഞ ഉടൻ തന്നെ ഞാൻ എന്തു ചെയ്യാൻ പോകുന്നു എന്ന് അവളോട് പറയാൻ പോവുകയാണ്. ഞാൻ അവിടേക്ക് കടക്കും. അത് കഴിഞ്ഞ് ഞാൻ അവളോട് അത് പറയും. എനിക്ക് ഈ സ്ഥലം വളരെ നന്നായി ഇഷ്ടപ്പെട്ടു. നമുക്ക് വേറെ ഒരിടത്തേക്കും പോകേണ്ട ആവശ്യമില്ല. നമുക്കിവിടെ തന്നെ താമസിക്കാം. അത് നാഗരികതയ്ക്കും വളരെ പിന്നിലായി. എവിടേക്കെങ്കിലും പോകണമെങ്കിൽ 1100 മൈലുകൾ യാത്ര ചെയ്യണം. കാണുന്നോ, വനാന്തരത്തിന്റെ വളരെ ഉൾവശം. ഞാൻ ചിന്തിച്ചു, അത് വളരെ നന്നായിരിക്കുന്നില്ലേ. എനിക്ക് മുടിമുറിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് എനിക്ക് നന്നായി വസ്ത്രം ധരിക്കേണ്ടതില്ല. ഞാനൊരു സ്ഥിരമായ പർവ്വതാരോഹിയായിരിക്കും. അതാണ് ഞാൻ ആയിരിക്കാൻ എപ്പോഴും ആഗ്രഹിച്ചിരുന്നത്. ഞാൻ പറഞ്ഞു, കുറച്ചുപേർ തന്നിട്ടുള്ള ചില തോക്കുകൾ ഞാൻ എടുക്കുകയും നിങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു വഴികാട്ടിയായി തീരുകയും ചെയ്യും. ഞാൻ അതിനെ അങ്ങനെ ഇഷ്ടപ്പെടുന്നു. അത് കഴിയുമ്പോൾ കർത്താവ് എന്നോട് അവിടെ താഴേക്ക് പോയി ആരോടെങ്കിലും എന്തെങ്കിലും പറയാൻ പറഞ്ഞാൽ ഞാൻ ഓടിപ്പോയി അവനോട് പറയുകയും വേഗത്തിൽ തിരികെ വരികയും ചെയ്യും. ഞാൻ ബഡിനെ സഹായിക്കും. നമുക്കിവിടെ ഒരു വളരെ നല്ല സ്ഥലം കിട്ടിയിരിക്കുന്നു. ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. ഏകദേശം 7 മണിയായപ്പോൾ പർവ്വതത്തിന്റെ അടുത്തുണ്ടായിരുന്ന ഒരു ചെറിയ സ്ഥലത്ത് ഭക്ഷിക്കാനായി ഞങ്ങളൊരു ഭക്ഷണശാലയിലേക്ക് പോയി. കുറച്ച് താമസിച്ചു പോയിരുന്നു. അതുകൊണ്ട് ഞാൻ ബില്ല് ഉണർത്തി. ഞങ്ങളുടെ ഗ്യാസോലൻ തീരാൻ പോവുകയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് ഗ്യാസോലിന്റെ ആവശ്യമുണ്ടായിരുന്നു. ഒരു ചെറിയ ലഘു ഭക്ഷണശാലയിലേക്ക് കടന്നു. അതൊരു ചെറിയ ഭക്ഷണശാലയായിരുന്നു. അവിടെ ആയിരുന്നപ്പോൾ തെരുവിന്റെ മറുവശത്ത് നിന്ന് ഒരു മനുഷ്യൻ കടന്നു വന്നു. ചിലപ്പോൾ എന്നേക്കാൾ അല്പ പ്രായം കൂടുതൽ ഉണ്ടായേക്കാം. എന്നാൽ അയാൾ എനിക്കൊരു നല്ല മാന്യനെ പോലെ കാണപ്പെട്ടു. അദ്ദേഹം ഒരു ജോഡി ജോലി സമയത്ത് ഉപയോഗിക്കുന്ന അയഞ്ഞ വസ്ത്രം ഓവറാൾ ധരിച്ചിരുന്നു. ഓവറാൾ ജാക്കറ്റും സവാരിക്ക് ഉപയോഗിക്കുന്ന ബൂട്ടും ഒരു കറുത്ത തൊപ്പിയും ധരിച്ച് അദ്ദേഹത്തിന്റെ മുഖത്തൊന്നും ഇങ്ങനെ മഞ്ഞുപോലെ നരച്ച താടി താഴേക്ക് നീണ്ടുകിടന്നിരുന്നു. അദ്ദേഹത്തിന്റെ മുടി കറുത്ത തൊപ്പിയുടെ ഉള്ളിൽ നിന്നും താഴേക്ക് നീണ്ടുകിടന്നിരുന്നു. ഞാൻ ചിന്തിച്ചു, അതൊരു പ്രതിപുരുഷനെ പോലെ കാണപ്പെടുന്നു. മൃദുലനും അലസനും ഇത്രയും നീളമുള്ള ഒരു സിഗരറ്റും വായിൽ ഘടിപ്പിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു നീന്തൽക്കുളത്തിന്റെയോ നാലുകെട്ടിന്റെയോ ചുറ്റുമായി കിഴക്കുള്ള കുടവയറന്മാരെ പോലെ അല്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ പ്രതിപാദിച്ചു, ക്ഷമിക്കണം. എന്നാൽ എങ്ങനെയും ആ വ്യക്തി എനിക്ക് ഒരു വ്യക്തിത്വമുള്ളതും ഉറപ്പും കർക്കശക്കാരനുമായ ഒരാളിനെ പോലെ കാണപ്പെട്ടു. കാഴ്ചയിൽ ദൈവം അവനെ ജീവിക്കാനായി നിശ്ചയിച്ച സ്ഥലത്ത് തന്നെ ജീവിക്കുന്ന ഒരാളിനെ പോലെ കാണപ്പെട്ടു. ഞാൻ അവനെ നോക്കി ആശ്ചര്യപ്പെട്ടു. അദ്ദേഹം ഈ ഭക്ഷണശാലയിലേക്ക് വന്ന് കുറച്ച് പാൻകേക്കിന് മാവ് കൊണ്ടുണ്ടാക്കുന്ന ഒരു അപ്പം ഓർഡർ കൊടുത്തു. അവിടെ ഏകദേശം 15 or 20 പേരുണ്ടായിരുന്നു. അദ്ദേഹത്തിന് തുമ്മണമായിരുന്നു. ചിലതെങ്ങനെയാണ് നിങ്ങൾക്കറിയാമല്ലോ, എന്നോ ക്ഷമിക്കണം. എന്നാൽ അദ്ദേഹം ശക്തിയായിട്ട് കാട്ടിനുള്ളിൽ വസിക്കുന്നവരെ പോലെ ഖർച്ചി എന്നൊരു തുമ്മൽ തുമ്മി. എന്റെ അത് ജനാലകൾ പൊട്ടിത്തകരും പോലുള്ളതായിരുന്നു. അയാൾ തുമ്മിയപ്പോൾ ആരും തന്നെ ഒന്നും പറയാൻ തുനിഞ്ഞില്ല. ഇല്ല സാർ, ഞാൻ പറഞ്ഞു, ബില്ലി, ഈ മനുഷ്യൻ തികച്ചും എന്നെ പോലെയാകുന്നു. അവൻ പറഞ്ഞു, ആ ഡാഡ്, താങ്കൾ അങ്ങനെയൊന്നും ചെയ്യാൻ ആഗ്രഹിക്കാതെ. അതാണ് ഭാവിയിൽ ഞാൻ ആകാനായിരുന്നയാൾ. അതാണ്, കാണുന്നോ? ഞാൻ പറഞ്ഞു, അത് ഞാനാണ്. അല്പനേരം ഞാൻ അവിടെ ഇരിക്കുകയും ബില്ലി എന്നെ നോക്കിയിട്ട് വീണ്ടും അവന്റെ പാൻകേക്കുകൾ കഴിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും ഞാൻ എന്റേത് കഴിച്ചു കഴിഞ്ഞിരുന്നു. ചില നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഞങ്ങളുടെ നേരെ മുൻപിലുണ്ടായിരുന്ന ഒരു ബൂത്തിൽ നിന്ന് ആരോ ഒരാൾ ഒരു ബൂത്തിന്റെ പിൻവശമായിരുന്നു. എനിക്ക് ചുറ്റും കാണാൻ കഴിയില്ലായിരുന്നു. ഇങ്ങനെ ഒരു ബോർഡും പിടിച്ചുകൊണ്ടിരുന്നിരുന്നു. അപ്പോൾ ഒരു മനുഷ്യ എഴുന്നേറ്റു. അത് കാഴ്ചയ്ക്ക് കൃത്യമായും എന്റെ ആകാരം, ഏകദേശം 75 പ്രായം തോന്നിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അയാളുടെ വസ്ത്രങ്ങൾ അയാൾക്ക് മേലായി ചുറ്റിനും മുറുക്കിക്കെട്ടിയിരുന്നു. അദ്ദേഹത്തോടൊപ്പം പോയിരുന്ന കൂട്ടുകാരൻ കൃത്യമായും ഫ്ലെച്ചർ ബ്രോയിയെ പോലെ തന്നെയായിരുന്നു. അവന്റെ മുഖത്തിന് മുന്നിൽ തവിട്ട് നിറത്തിലുള്ള മുടികൾ തൂങ്ങിക്കിടന്നിരുന്നു. ബില്ലി നാലുപാട് നോക്കിയിട്ട് അവൻ പറഞ്ഞു, ഡാഡി, അത് താങ്കളെയും ഫ്ലെച്ചറേയും പോലെ കാണുന്നു. അതെനിക്ക് എങ്ങനെ അനുഭവപ്പെട്ടു എന്ന് നിങ്ങൾക്ക് അനുമാനിക്കാനാകും. ആ വ്യക്തി എന്നെ പോലെ കാണപ്പെട്ടിട്ട് മുകളിലേക്ക് ചാടുന്നുണ്ടായിരുന്നു. അവർ ഒരു വീട്ടിന് വെളിയിലായി തീ കായി നിറഞ്ഞിരിക്കുകയും അവരുടെ നാലുപാടുമായി പുക നിറഞ്ഞിട്ട് മുഖങ്ങളിൽ മുഴുവൻ അഴുക്കുമായിരുന്നു. ഞാൻ അവർ രണ്ടുപേരുടെയും പ്രഭാത ഭക്ഷണത്തെക്കുറിച്ച് ചിന്തിച്ചു. ആ മനുഷ്യൻ ഒരുപക്ഷെ 20 സെന്റുകൾ കൊടുക്കുകയോ അതല്ല ഒരുപക്ഷെ ഒരു കപ്പ് കാപ്പി മാത്രം കുടിക്കുകയോ ചെയ്തിട്ടുണ്ടാകാം. എന്റെ ഹൃദയം എന്നിൽ തന്നെ ഒന്ന് തുടിച്ചു. അപ്പോൾ ബില്ലി എന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവൻ ചോദിച്ചു, താങ്കൾക്ക് എന്തുപറ്റി? ഞാൻ പറഞ്ഞു, ഒന്നുമില്ല. ഞാനത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയും അവർ ചുറ്റിക്കറങ്ങി അവിടെ നിന്ന് പുറപ്പെട്ടും പോയി. അവൻ ചോദിച്ചു, ഡാഡി, കാര്യമെന്താണ്? ഞാൻ പറഞ്ഞു, ഒന്നുമില്ല. പിന്നെ അവൻ കാറിൽ കയറി. ഞാൻ പറഞ്ഞു, അവൻ ചോദിച്ചു, ഞാൻ വണ്ടി ഓടിക്കേണ്ടതുണ്ടോ? ഞാൻ പറഞ്ഞു, വേണ്ട. അവൻ പറഞ്ഞു, എനിക്കിപ്പോഴും ഉറക്കമുണ്ട്. അതുകൊണ്ട് അവൻ ഉറങ്ങാൻ പോയി. ഞാൻ റോഡിലൂടെ ഏകദേശം 55 mile വേഗതയിൽ ട്രക്കിനെ മലകളുടെ മുകളിലൂടെ അതിർത്തിയിലേക്ക് ഓടിച്ചുകൊണ്ട് വരികയായിരുന്നു. താഴേക്ക് അരിസോണയിലുള്ള വീട്ടിലേക്ക് വരുമ്പോൾ ഞാനിപ്പോൾ യൂറ്റായിലെത്തി കഴിഞ്ഞിരുന്നു. പർവ്വതങ്ങളിൽ നിന്നും താഴേക്കിറങ്ങുമ്പോൾ പട്ടണത്തിന്റെ പുറത്ത് ഏകദേശം 20 miles പുറത്തായി ഇങ്ങനെ, നിങ്ങൾ അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. പ്രഭാതത്തിൽ അണ്ണാനുകളെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നതുപോലെ ഈ എല്ലാ കാര്യങ്ങളും എങ്ങനെയാണ് എന്തെങ്കിലും ആരോ എന്നോട് സംസാരിക്കുന്നത് പോലെ തോന്നി. നിങ്ങൾ എന്നെ കേൾക്കുന്നത് പോലെയുള്ള ഒരു ശബ്ദം. ഇത് കേൾവിക്ക് നാഡിരോഗം ബാധിച്ച ആളിനെ പോലെ കേൾക്കുന്നുണ്ടാകാം. എന്നാൽ അത് പറയാനായി ഞാൻ എത്തിച്ചേരാറുള്ളത് പോലെ ശരിയല്ലാത്ത എന്തെങ്കിലും ഞാൻ എപ്പോഴെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? ഒരു ശബ്ദം സംസാരിക്കാൻ തുടങ്ങി. ഞാൻ അവനോട് സംസാരിക്കുകയായിരുന്നു. അത് പറഞ്ഞു, നിന്റെ പദ്ധതികളെ നടപ്പിൽ വരുത്തുക, നീ അങ്ങനെ തന്നെയായിത്തീരും. ഞാൻ പറഞ്ഞു, കർത്താവേ, ഞാൻ അങ്ങനെ ആകാൻ ആഗ്രഹിക്കുന്നില്ല. പറഞ്ഞു, നിന്റെ ഭാര്യയും കൂടെ നിന്നെ ഉപേക്ഷിച്ചിട്ട് പോകും. അത്തരത്തിലുള്ള മലകളിൽ അവൾ താമസിക്കാൻ ഇഷ്ടപ്പെടുകയില്ല. നീ ആകാൻ പോകുന്നു എന്ന് നീ കണ്ട സ്വപ്നം പോലെ തന്നെ നീ ഒരു അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നവനായിത്തീരും. ഞാൻ പറഞ്ഞു, ഞാൻ അതാകാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഞാൻ എനിക്ക് അങ്ങനെ ആകാൻ ആഗ്രഹമില്ല. ഞാൻ വ്യത്യസ്തമായ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഞാൻ അത് പറഞ്ഞത് എന്താണെന്നാൽ നീ എന്നെ ഒരു പ്രവാചകനായി വിളിച്ചിരിക്കുന്നു എന്നതിനാലും പ്രവാചകനെ പോലെ വനാന്തരത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നതിനുമാകുന്നു. എന്നാൽ ഞാൻ വേട്ടയാടുന്നതിനായി എന്റെ നന്മയ്ക്കായിട്ടാണ് ഞാൻ എന്റെ ഒഴിവ് കഴിവ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അവൻ പറഞ്ഞു, അത് പഴയ നിയമത്തിലുള്ള പ്രവാചകന്മാരായിരുന്നു. അതിനേക്കാൾ ഒരു ഉയർന്ന പദവിയുള്ള കാര്യാലയത്തിലേക്കാണ് നിന്നെ വിളിച്ചിരിക്കുന്നത്. അവൻ പറഞ്ഞു, അതിനു പുറമെ നിനക്ക് കൂടുതൽ കൃപാവരങ്ങളുമുണ്ട്. അപ്പോസ്തലന്മാരുടെ വിധത്തിൽ അനേക കൃപകളുമായി അധികം കാര്യങ്ങളുമായി നിന്നെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും സുവിശേഷം പ്രസംഗിക്കാനുമായി വിളിച്ചിരിക്കുന്നു. അവൻ പറഞ്ഞു, നീ പോകേണ്ട ഓരോ സ്ഥലത്തേക്കും ഞാൻ പോകുക എന്ന് പറയുവോളം നീ കാത്തിരിക്കുന്നതിനാണ്? നിന്റെ പ്രതിഫലം എവിടെ? അപ്പോൾ ഞാൻ കാത്തിരുന്നു എന്ന് പറഞ്ഞു. നീ ഓർക്കുന്നുണ്ടോ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, നിന്റെ സ്വപ്നത്തിൽ അല്ല, സൗർ റോബർട്ട്സിന്റെ സ്വപ്നത്തിലോ ദർശനത്തിലോ മറ്റോ അവൻ നിന്നോട് എന്തു പറഞ്ഞു? നീ ഓർക്കുന്നില്ലേ, അതിൽ നീ മോശയെപ്പോലെ ചെയ്തു. നീ നിന്റെ ജനത്തിന്റെ ആർദ്രത മറന്നു കളഞ്ഞിരിക്കുന്നു. ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്ന വിളി നീ മറന്നുപോയിരിക്കുന്നു. ഞാൻ രോഗികളെ കിടക്കയിലായിരിക്കാൻ അനുവദിച്ചു. അവിടേക്ക് പോകണമോ അതോ പോകണ്ടയോ എന്ന് കർത്താവ് പറയാനായി ഞാൻ ആഗ്രഹിക്കുന്നു. അത് തെറ്റാണ്. എന്റെ സന്ദേശം ജനങ്ങൾ കേൾക്കുന്നില്ല. ആയതിനാൽ ഞാൻ സ്വയമായി ഒരു കോംപ്ലക്സ് കെട്ടിയിരിക്കുന്നു. നീ മോശയുടെ ജീവിതം എന്റെ ഇപ്പോഴത്തെ ജീവിതവും ഞാൻ താരതമ്യം ചെയ്യുന്നു. അതിനെ ദൈവം മുതിർക്കുന്നു. എന്നാൽ മോശ ചെയ്തിരുന്നത് കൃത്യമായും അതായിരുന്നു. അവൻ ജനങ്ങളെ വിടുവിക്കാനായി പോയപ്പോൾ അവർ അവനെ കേട്ടില്ല. അതുകൊണ്ട് അവൻ അവരെ അവിടെ വിട്ടുകളഞ്ഞിട്ട് വനാന്തരത്തിലേക്ക് പോയി. എന്നാൽ ദൈവം അവനെ തിരികെ കൊണ്ടുവന്നു. അവൻ വളരെ കാലം കട്ടമനുഭവിക്കുന്ന ജനങ്ങളെ മറന്നുപോയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവേ, അത് ശരി തന്നെ. വിദ്യാഭ്യാസമില്ലാതെയും ഒരു ഗ്രാമർ സ്കൂളിൽ പോകാതെയും എനിക്കെങ്ങനെ അത് സാധിക്കും? ആ ലളിതമായ സന്ദേശം കേൾക്കാനായി ജനങ്ങൾ നിരയിലും മറ്റുമായി നിൽക്കുന്നു. അത് തന്നെ കൂടുതലാണ്. അത് ആ പഴയ ഉടമ്പടിയുടെ കീഴിലായിരുന്നതിലും വളരെ കൂടുതലാണ്. അവൻ ഉന്നതങ്ങളിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു. കാണുന്നോ, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യം തന്നെ. അത് കഴിഞ്ഞപ്പോഴും ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നു. അതെന്നോടാണ് സംസാരിക്കുന്നതെന്ന് ഞാൻ കേട്ടു. അപ്പോൾ അതെന്നെ വിട്ടുപോയി. ഞാൻ പറഞ്ഞു, ബില്ലി. അവൻ നല്ല ഉറക്കത്തിലായിരുന്നു. ഞാൻ ചോദിച്ചു, ബില്ലി, അത് നീയായിരുന്നോ? അപ്പോൾ അവൻ ഉണർന്നതുപോലുമില്ല. ഞാൻ ചിന്തിച്ചു, കർത്താവാം ദൈവമേ, ഞാൻ എന്റെ കാറിന്റെ വേഗത കുറച്ചു. ഇതിന്റെ അർത്ഥം എന്താണ്? വീണ്ടും ഞാൻ വിളിച്ചു, ബില്ലി, ബില്ലി, ചോദിച്ചു, എന്ത് വേണം? അപ്പോൾ ഞാൻ ചോദിച്ചു, നീ എന്നോട് സംസാരിക്കായിരുന്നോ? ഇല്ല. എന്താണ്? ഞാൻ പറഞ്ഞു, ഞാൻ നിന്നോട് ചിലത് പറയാൻ ആഗ്രഹിക്കുന്നു. വളരെ നാളുകൾക്ക് മുമ്പല്ലാതെ ഞാനൊരു സ്വപ്നം കണ്ടു. കാഴ്ചക്ക് എന്നെയും ഫ്ലച്ചറിനെയും പോലെ കാണപ്പെട്ട ആ വ്യക്തിയെ നീ കണ്ടുവല്ലോ. നീ തിരികെ ട്യൂഷനിലേക്ക് പോകുമ്പോൾ ഞാൻ ഈ സ്വപ്നം അമ്മയോട് പറഞ്ഞിരുന്നുവോ എന്ന് നീ അവളോട് ചോദിക്കുക. ബില്ലി, അവിടെ എന്തോ സംഭവിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ എന്തോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എന്നോട് ആരോ സംസാരിച്ചു. അത് നീ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. അവൻ എന്നെ പതിവില്ലാത്ത വിധമൊന്ന് നോക്കിക്കൊണ്ട് അല്പനേരം ഇരുന്നു. ഞങ്ങൾ വാഹനം ഓടിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ കുറച്ചു സമയത്തിന് ശേഷം അവൻ ഉറങ്ങാൻ വീണ്ടും പുറകിലേക്ക് പോയി. ഞാൻ മുന്നോട്ട് വാഹനം ഓടിച്ചുകൊണ്ട് ചിന്തിച്ചു, അതിന്റെ അർത്ഥം എന്താണ്? നേരെ റോഡിലൂടെ മുന്നോട്ട് ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ കണ്ണിമയ്ക്കുന്നിടയിൽ ഇതാ അവിടെ അത് കടന്നു വന്ന് വീണ്ടും സംസാരിക്കാൻ തുടങ്ങി. അവൻ പറഞ്ഞു, തിരികെ പോക, ഒരു സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുക എന്ന് ആരംഭത്തിൽ തന്നെ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ. ഞാൻ നിന്നെ നദിയിലേക്ക് വിളിക്കുമ്പോൾ ആദ്യ വരവന്റെ മുന്നോടിയായി യോഹന്നാൻ സ്നാപകനെ അയച്ചതുപോലെ എന്ന് ഞാൻ നിന്നോട് പറഞ്ഞിരുന്നില്ലേ. യോഹന്നാൻ ഒരു പ്രവാചകന്റെ മികച്ചവനായിരുന്നില്ലേ. സ്വയം യേശു തന്നെ അങ്ങനെ പറഞ്ഞിരിക്കുന്നു. അവിടെ നിങ്ങൾ എന്ത് കാണാൻ പോയി? ഒരു പ്രവാചകനെയോ? പറഞ്ഞു, ഒരു പ്രവാചകന്റെ മികച്ചവൻ. അത് കഴിഞ്ഞപ്പോൾ അതെല്ലാം എന്നിലേക്ക് കടന്നു വരാൻ തുടങ്ങി. ഞാൻ അത്ഭുതപ്പെടാൻ തുടങ്ങി. പിന്നെയും അവൻ എന്നോട് വീണ്ടും ജനങ്ങളെ കുറിച്ച് ഓർമ്മിപ്പിച്ചു. എങ്ങനെ ചെയ്യണം? മോശ ചെയ്തത് എന്താണ്? വനാന്തരത്തിൽ എങ്ങനെയാണ് മോശ ജനങ്ങളെ സമീപിച്ചത്? വനാന്തരത്തിലെ ജനങ്ങളുടെ അടുക്കിലേക്ക് എനിക്ക് എങ്ങനെ സമീപിക്കാം? കൃത്യമായും അതേ കാര്യം തന്നെയാകുന്നു. അത് കഴിഞ്ഞപ്പോൾ അത് എന്നിലേക്ക് വന്നു. 2 തിമോത്തിയോസ് 4:30 മുമ്പ് അന്ന് രാവിലെ നേരം നമ്മൾ ആ ആലയം സമർപ്പണം ചെയ്യുമ്പോൾ രണ്ടു വശങ്ങളിലും ഞാൻ നട്ട മരങ്ങളെക്കുറിച്ച് അവൻ എനിക്ക് കാണിച്ചു തന്നത് പഴമക്കാരായ നിങ്ങൾ ചിലരെങ്കിലും ഓർക്കുന്നുണ്ടോ? അത് ഓർക്കുന്നുണ്ടോ? നിങ്ങൾ ആ ദർശനം ഓർക്കുന്നു. അത് പുസ്തകങ്ങൾ എഴുതിയും ടേപ്പുകളിലും മറ്റുമായിരിക്കുന്നു. വളരെ വർഷങ്ങൾക്ക് മുമ്പായിരുന്നു. ട്രിനിറ്റിക്കാരെയും ഒന്നസുകാരെയും പറ്റി ഒന്നും അറിയാതെ ഞാനത് എങ്ങനെ കാണും? ഈ മരങ്ങളെ നട്ടതിനു ശേഷം ഞാൻ ഈ മരങ്ങളുടെ നടുവിൽ നിന്നിരുന്നു. ഫലങ്ങൾ ഉണ്ടായിരുന്നത് ഈ 2 വൃക്ഷങ്ങളിൽ മാത്രമായിരുന്നു. അങ്ങനെ ഞാൻ എല്ലാ മരങ്ങളും ഏകദേശം 30 അടി വളർന്നിട്ട് അതിന്റെ വളർച്ച നിന്നുപോയിരുന്നു. ഒരേ ശാഖയിൽ നിന്നും പൊട്ടിമുളച്ച് ഇവകൾ വളരെ ഉച്ചത്തിൽ ആകാശത്തോളം വളർന്നിരുന്നു. കാണുന്നു, ഒന്ന് ഒരു വശത്തും മറ്റേത് മറുവശത്തുമായിരുന്നു. ഞാനും അതിൽ തന്നെ മുളച്ചു വന്നിരുന്നു. നിങ്ങൾ ആ ദർശനം ഓർക്കുന്നു. കാണുന്നോ, അത് പുസ്തകങ്ങൾ എഴുതിയിരിക്കുകയും എന്റെ ജീവചരിത്രത്തിലുമുണ്ട്. വളരെ വേഗത്തിൽ തന്നെ അവകൾ ആകാശത്തോളം വളർന്നിരുന്നു. അവൻ പറഞ്ഞു, ഫലങ്ങൾക്കായി നീ നിന്റെ കൈനീട്ടി അതെടുക്കുക. പിന്നീട് ഞാൻ അവിടേക്ക് പോയപ്പോൾ അതേ ഫലങ്ങൾ തന്നെ ആ കുരിശിലും ഞാൻ കണ്ടു. അവൻ പറഞ്ഞു, ഒരു സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുക, നിന്റെ ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്കുക. പഥ്യോപദേശം കേൾക്കാതിരിക്കുന്ന ഒരു സമയം വരും, അവരെ അപ്പോൾ ഉപേക്ഷിക്കരുത്, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അതെല്ലാം എന്റെ മനസ്സിലേക്ക് ഓടി വന്നു. അപ്പോൾ എന്നിൽ മെർലിൻ മെൻറോയെക്കുറിച്ച് അവൾ ആത്മഹത്യ ചെയ്തു എന്നാണ് അവർ പറഞ്ഞത്. അവർ ആത്മഹത്യ ചെയ്തതല്ലായിരുന്നു, അവൾ മരിക്കുന്നതിന് 1 ആഴ്ചയ്ക്ക് മുമ്പ് അവൾ മരിക്കുന്നതായി ഞാൻ കണ്ടിരുന്നതിനെ കുറിച്ച് ഓർത്തു. എന്ത് സംഭവിക്കുമെന്ന് മുൻകൂട്ടി ഞാൻ അവരോട് പറയുകയും അത് സംഭവിക്കുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ബോക്സർമാരും സംഭവിച്ചു. ഒരാൾ മറ്റേയാളിനെ കൊല്ലാൻ പോവുകയായിരുന്നു. എനിക്ക് ആ പെൺകുട്ടിയുടെ കാര്യത്തിൽ തെറ്റുപറ്റി. അത് സംഭവിച്ചത് അവിടെയുള്ള മറ്റൊരു പെൺകുഞ്ഞിനായിരുന്നു. അവരുടെ കസിനായിരുന്ന ഡാനി ഹെൻറി, അവരുടെ പേരെന്തായിരുന്നു? ജെൻ റസൽ. അവരുടെ കസിനായ ഒരു ബാപ്റ്റിസ്റ്റിലെ ആൺകുട്ടിയായിരുന്നു. ലോസ് ഏഞ്ചലസിലെ വാണിജ്യക്കാരുടെ പ്രഭാത ഭക്ഷണത്തിൽ ഞാൻ സംസാരിക്കുകയായിരുന്നു. അവിടെ ആ വിഭാഗീയക്കാരുടെ സഭകൾക്കിടയിൽ എന്തോ ചിലത് കടന്നു വന്നിരിക്കുകയും അസംബ്ലീസുകാരുടെ തലവൻ അവിടെ ഇരിക്കുകയും ചെയ്തിരുന്നു. വളരെയേറെ വിശിഷ്ട വ്യക്തികളും അവിടെ കൂടി വന്നിരുന്നു. ഞാൻ സംസാരിച്ചു കഴിഞ്ഞ് പ്രസംഗവേദി വിടാൻ തുടങ്ങുമ്പോൾ, അതിനായി തയ്യാറെടുക്കുമ്പോൾ, എന്തുകൊണ്ടെന്നാൽ രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും സന്ദേശം റേഡിയോയിലൂടെ അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയും അതിനെ അടുത്ത പ്രക്ഷേപണത്തിനായി അവർ തയ്യാർ ചെയ്യുകയും ചെയ്തിരുന്നു. അവർ റേഡിയോ പ്രക്ഷേപണം വിച്ഛേദിച്ചിട്ട് പിന്നെയും മറ്റൊരു സന്ദേശം അയക്കാനായി തിരികെ സ്റ്റേഷനിൽ വിളിച്ചറിയിക്കാനായി ഈ മാറ്റിക്കൊണ്ടിരുന്ന വേളയിൽ ഞാൻ കിഫ്റ്റോൺസിലായിരുന്നു. അവിടെയായിരുന്നു ഞങ്ങളുടെ പ്രഭാത ഭക്ഷണം. ഞാൻ ഉയരമുള്ള പ്രസംഗവേദിയിൽ നിന്നും താഴേക്ക് നടന്നിറങ്ങാൻ തുടങ്ങുമ്പോൾ ഒരു ചെറുപ്പക്കാരനായ സുമുഖൻ, ഏകദേശം 30 വയസ്സ് തോന്നിക്കും, എന്റെ അടുക്കലേക്ക് ഓടി വന്ന് എന്റെ ചുറ്റിനും കൈകളാ ചുറ്റിപ്പിടിച്ചു. അവൻ പറഞ്ഞു, ഞാൻ ഡാനി ഹെൻറിയാണ്. അവന്റെ സഹോദരൻ തന്നെ ആ ടെലിവിഷൻ പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നവൻ അറിഞ്ഞിരുന്നുമില്ല. പിന്നെ ഹാ, അതവിടെയുള്ള ക്രിസ്ത്യൻ വാണിജ്യക്കാർക്കായി പ്രക്ഷേപണം ചെയ്യുകയായിരുന്നു. ഇത് ചലച്ചിത്ര നടിയായ ജെനെ റസലിന്റെ അവളുടെ അളിയനാണ്. അവളുടെ അമ്മ ഒരു പെന്തക്കോസ്റ്റ് പ്രാസംഗികയാണ്. അവൻ എന്റെ അടുക്കലേക്ക് ഓടി വന്നിട്ട് അവന്റെ കൈകളെ എന്റെ മേൽ ചുറ്റിപ്പിടിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ബ്രദർ ബ്രാൻഹാം, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അവൻ പറഞ്ഞു, ഇത് കേൾവിക്ക് ദൈവ നന്നകമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്നാൽ എന്റെ രീതിയിൽ ഞാൻ അതിനെ വെളിപ്പാട് പുസ്തകത്തിന്റെ 23-ാം അധ്യായമായി കാണുന്നു. അവനത് പറഞ്ഞിട്ട് അന്യഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങി. ബാപ്റ്റിസ്റ്റ് സഭയിൽ ഉൾപ്പെട്ടവനായിരുന്നതിനാൽ ഒരിക്കലും അവൻ അങ്ങനെ ചെയ്തിട്ടുമില്ല. അത് കഴിഞ്ഞപ്പോൾ തന്നെ അവൻ വിളറിപ്പോയിട്ട് എന്നെ നോക്കി. അവൻ എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. ഇവിടെയായിരിക്കുന്ന മനുഷ്യർ അവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾ അവിടെ എവിടെയായിരുന്നു ഫ്രെഡ്? ആ സമയത്ത് അവിടെ എത്ര പേരുണ്ടായിരുന്നു? അതെ അതെ, അവിടെ ആ സമയത്ത് ഉണ്ടായിരുന്ന 3 പേരിവിടെയുണ്ട്. അവൻ എന്തു പറയണമെന്നും കൂടെ അറിയില്ലായിരുന്നു. അവിടെ നല്ല തടിച്ച ശരീരപ്രകൃതിയോടുകൂടിയ ഒരു സ്ത്രീ ഇരുന്നിരുന്നു. അവൾ എഴുന്നേറ്റ് പറഞ്ഞു, അതിനൊരു വ്യാഖ്യാനത്തിന്റെയും ആവശ്യമില്ല, അത് ശുദ്ധമായ ഫ്രഞ്ച് ഭാഷയാകുന്നു. ആ പയ്യൻ പറഞ്ഞു, എനിക്ക് ഫ്രഞ്ച് ഭാഷയുടെ ഒരു വാക്കുപോലും അറിയില്ല. അവൻ പറഞ്ഞതിനെ അവൾ എഴുതിയെടുത്തിരുന്നു. അതിനു പുറമെ അവിടെ മൂലക്കായി ഒരു മനുഷ്യൻ ഇരുന്നിരുന്നു. അയാളും പറഞ്ഞു, അത് ശരി തന്നെ, അയാൾ പറഞ്ഞതിനെ ഞാൻ ഫ്രഞ്ച് ഭാഷയിൽ എഴുതിയെടുത്തിട്ടുണ്ട്. ഏറ്റവും പിന്നിലായി ഒരു സ്വർണ്ണ നിറത്തിലെ തലമുടിയോടുകൂടിയതും കാഴ്ചയ്ക്ക് സുന്ദരനുമായ മനുഷ്യൻ ചുമ എതിർവശത്തായി നിൽക്കുകയും മുന്നിലേക്ക് വന്ന് എഴുത്തുകളെ ഒത്തുനോക്കുകയും ചെയ്തു. അദ്ദേഹം UN വേണ്ടി ഫ്രഞ്ച് പരിഭാഷ നടത്തുന്ന ഒരാളായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്നു അത് എഴുതിയെടുത്ത മനുഷ്യൻ. ആർനേവിക് ചർച്ചിൽ ഉൾപ്പെട്ട വിക്ടർ ലീ ഡ്യൂക്സ് ആണ്. ഞാൻ അതിന്റെ പരിഭാഷ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനത് വായിക്കുമ്പോൾ അതിനെ ശ്രദ്ധിച്ചു കേൾക്കുക. ഞാൻ വിക്ടർ ലീഡിക്സ്. ഞാൻ വീണ്ടും ജനിച്ച് പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരു പൂർണ്ണ ഫ്രഞ്ചുകാരനാണ്. എന്റെ അഡ്രസ് 809 North King Road, ലോസ് ഏഞ്ചലസ് 46 എന്നാകുന്നു. പാസ്റ്റർ ആർനേവിക് പാസ്റ്റർ ആയിരിക്കുന്ന ബെഥേൽ പള്ളിയിലാണ് ഞാൻ സംബന്ധിക്കുന്നത്. 1961 ഫെബ്രുവരി 11 പൂർണ്ണ സുവിശേഷ വാണിജ്യക്കാരുടെ പ്രഭാത ഭക്ഷണവേളയിൽ ഡാനി ഹെൻറി ഫ്രഞ്ച് ഭാഷയിൽ ബ്രദർ ബ്രൻഹാമിനെ കുറിച്ച് പ്രവചിച്ച പ്രവചനത്തിന്റെ ശരിയായ പരിഭാഷ ഞാൻ ഉദ്ഘോഷിക്കുകയാണ്. പ്രവചനത്തിന്റെ ശരിയായ പരിഭാഷ. ഇപ്പോൾ അതെന്തു പറഞ്ഞു എന്നത് ഇവിടെയാകുന്നു. നീ ഇടുക്കമുള്ള വഴി, കഠിനമായ വഴി തിരഞ്ഞെടുത്തിരിക്കുന്നതിനാൽ നീ നിന്റെ തിരഞ്ഞെടുപ്പിനാൽ തന്നെ നടക്കുന്നു. ഇപ്പോൾ എനിക്കത് കാണാൻ സാധിക്കുന്നു. മോശയ്ക്കും കൂടെ അവന്റെ തെരഞ്ഞെടുപ്പ് നടത്തണമായിരുന്നു. കാണുന്നോ, നീ വിലയേറിയതും ശരിയുമായ വഴിയെടുത്തിരിക്കുന്നു. അത് ശരിയായ തീരുമാനവും എന്റെ വഴിയുമാകുന്നു. എന്റെ എന്നതിനെ അടിവരട്ടുകൊള്ളുക. പരിശുദ്ധാത്മാവ് തിരികെ സംസാരിക്കുകയാണ്. ഈ അതിപ്രധാനമായ തീരുമാനത്താൽ സ്വർഗത്തിന്റെ ഒരു വലിയ ഭാഗം നിനക്കായി കാത്തിരിക്കുന്നു, നിനക്കായി പ്രതീക്ഷിച്ചിരിക്കുന്നു. ഒരു മഹത്വമേറിയ തീരുമാനം. ഇപ്പോൾ വളരെ നന്നായി കേൾക്കൂ. നീ ഒരു മഹത്തായ തീരുമാനമെടുത്തിരിക്കുന്നു. അത് അതിൽ തന്നെ ഉളവാക്കിയിരിക്കുന്നതും ഉണ്ടാകാൻ പോകുന്നതും ദിവ്യ സ്നേഹത്തിന്റെ ഒരു ബൃഹത്തായ ജയവുമാകുന്നു. നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ക്രിയാവിശേഷണത്തിന് മുമ്പ് ക്രിയ ചേർത്തിരിക്കുന്നത് കാണാം. ഫ്രഞ്ച് ഭാഷയിൽ നോക്കൂ. ഇപ്പോൾ അത് യുഎനിലെ പരിഭാഷകനാണ് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. ആ പയ്യൻ അതിന്റെ ഒരു വാക്കറിയുകയോ അന്യഭാഷകൾ സംസാരിക്കുന്നതിനെ കുറിച്ചോ അങ്ങനെയുള്ള ഒരു കാര്യം ഒരിക്കലും ഒരിക്കലും കേട്ടിട്ടില്ല. അവൻ ബാപ്റ്റിസ്റ്റിൽപ്പെട്ട ഒരുവനായിരുന്നു. അവിടെ എങ്ങനെയോ കടന്നു വരാനും ആ രാഗം കേട്ട ഉടൻ തന്നെ അവിടേക്ക് കടന്നു വന്ന് അവിടെ നിന്നുകൊണ്ട് എന്റെ പ്രസംഗം കേൾക്കാനും തുടങ്ങി. ഇപ്പോൾ ദിവ്യസ്നേഹം, അത് പരിശുദ്ധാത്മാവിനാൽ അല്ലെങ്കിൽ അതെങ്ങനെയാണ് ഒരു ദിവ്യ സ്നേഹമായിരിക്കുന്നത്? പരിശുദ്ധാത്മാവാണ് ദിവ്യ സ്നേഹം. ഇപ്പോൾ ബില്ലിയും ഞാനും റോഡ് മാർഗം വന്നുകൊണ്ടിരിക്കുമ്പോൾ നോക്കൂ, റോഡിന്റെ താഴ്വാരത്തേക്ക് പോകുന്നേരം ബില്ലി വീണ്ടും ഉറങ്ങാൻ പോയി. ഞാൻ നിനക്ക് നിത്യമായ ഒരടയാളം തരും എന്നത് പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞു, കർത്താവെ എന്താണ്? ഞാൻ അല്പനേരം കാത്തിരുന്നു, ഒന്നും സംഭവിച്ചില്ല. ഞാൻ ചോദിച്ചു, കർത്താവെ നിത്യമായ അടയാളം എന്നാൽ എന്താണ്? പിന്നെയും ഞാൻ അല്പനേരം കാത്തിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ബില്ലി എന്തു ചെയ്യുന്നു എന്ന് നോക്കി. അവൻ ഉറങ്ങുകയായിരുന്നു. അപ്പോൾ അവൻ വീണ്ടും പറഞ്ഞു, ഞാൻ നിനക്ക് എന്നേക്കുമുള്ള ഒരു അടയാളം തരും. അവൻ പറഞ്ഞു, നീ ഇവിടെ ഇരുന്ന് പടിഞ്ഞാറേക്ക് നോക്കുക. ഞാൻ നോക്കാൻ വേണ്ടി ട്രക്കിലിരുന്നു കൊണ്ട് എന്റെ കഴുത്തിങ്ങനെ തിരിക്കുമ്പോൾ അല്പം വേഗത കുറച്ചു. അപ്പോൾ ഓ എന്റെ കർത്താവിന്റെ ആത്മാവ്, കരയണമെന്നും നിലവിളിക്കണമെന്നും എനിക്ക് തോന്നി. ഞാൻ നോക്കിയപ്പോൾ അതാ ഒരു പർവ്വതം, അതിന്റെ മേലെ ഒരു വെള്ളത്തൊപ്പി വെച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞു, നോക്കൂ, ഒരു നിത്യമായ അടയാളം, അതിനെപ്പറ്റി എനിക്കൊന്നും അറിയില്ല. അവൻ പറഞ്ഞു, അതിലെല്ലായിടത്തും നിന്റെ പേരെഴുതിയിരിക്കുന്നു. ഓ, ഞാൻ ചിന്തിച്ചു, അതെന്താണ്? അപ്പോൾ എനിക്ക് വളരെ ക്ഷീണം തോന്നിയിട്ട് ഞാൻ വണ്ടി നിർത്താൻ തുടങ്ങി. അപ്പോൾ ബില്ലി എഴുന്നേറ്റ് ചോദിച്ചു, താങ്കൾക്ക് എന്തു പറ്റി? ഞാൻ എന്റെ കൈ ഇങ്ങനെ വലിച്ചപ്പോൾ എന്റെ കൈയിൽ നിന്നും വിയർപ്പൊഴുകിയിട്ട് മഞ്ഞ് വീഴുന്നത് പോലെയായിരുന്നു. ഞാൻ പറഞ്ഞു, ബില്ലി, എന്തൊക്കെയോ സംഭവിക്കുന്നു. മുമ്പൊരിക്കൽ ഞാൻ എവിടെയാണ് തെറ്റുവരുത്തിയെന്ന് അറിഞ്ഞിരുന്നു. ഞാൻ ദൈവത്തെ തോൽപ്പിച്ചു എന്ന് ഞാൻ അറിഞ്ഞിരുന്നു. ആയിരക്കണക്കിന് സമ്മിശ്രജനം, മുടന്തർ, വികലാംഗർ, അന്ധർ, ഉണക്ക് ബാധിച്ചവരും ചേർന്ന് ഒരു ഗായക സംഘത്തിന്റെ പാട്ട് ഒരു വലിയ ഏതോ പ്രശസ്തിയാർജിച്ച ശബ്ദം പാടുമ്പോൾ എനിക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അശുദ്ധം, അശുദ്ധം, അശുദ്ധാത്മാക്കൾ അവനെ പ്രേരിപ്പിച്ചു കൊണ്ടുപോയി. നിങ്ങൾക്ക് ആ പാട്ടറിയാം, യേശു വന്ന് ബദ്ധന്മാരെ സ്വതന്ത്രരാക്കി. രോഗികൾ നിരനിരയായി എല്ലായിടത്തും കിടന്നിരുന്നത് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ട് എനിക്ക് നിർത്തേണ്ടി വന്നു. അത് സംഭവിക്കുന്നത് ബില്ലി അറിഞ്ഞിരുന്നില്ല. അപ്പോൾ ഞാൻ മുകളിലേക്ക് നോക്കി. ഞാൻ നിർത്തിയിട്ട പർവ്വതത്തിന് മുകളിലേക്ക് നോക്കുമ്പോൾ ഞാൻ ആ ഏഴ് മലകളെയും കണ്ടു. ഇപ്പോൾ ഇവിടെ നിങ്ങൾ എന്തെങ്കിലും കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരു പർവ്വതത്തിന്റെ മേൽ, ഒരു പർവ്വതത്തിന്റെ മുകളിലായി ഏഴ് പർവ്വത ശിഖരങ്ങൾ. അതിന്റെ നീളം വളരെ മൈലുകളോളം ഉണ്ടായിരുന്നു. അവസാനത്തെ പർവ്വതം അടുത്ത രാജ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ടായിരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ പർവ്വതങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പർവ്വതങ്ങൾ കിഴക്കുനിന്നും പടിഞ്ഞാറിലേക്ക് അടുക്കി വെച്ചിരുന്നത് പോലെ കാണപ്പെടുകയും അതിന്റെ ഏറ്റവും മേൽഭാഗം മഞ്ഞു തൊപ്പിയാൽ മൂടിയുമിരുന്നു. ആദ്യം രണ്ട് ചെറിയ പർവ്വത ശിഖരങ്ങൾ, പിന്നെ ഒരു വലിയ പർവ്വത ശിഖരം, പിന്നെയും മറ്റൊരു പർവ്വത ശിഖരം, പിന്നെ ഒരു വലിയ പർവ്വത ശിഖരം, പിന്നെയും മറ്റൊരു പർവ്വത ശിഖരം, പിന്നെ വലിപ്പമുള്ള ഒരെണ്ണം, പിന്നെയും ചെറുത്, മഞ്ഞു തൊപ്പിയാൽ മൂടിയിരുന്നു. ഞാൻ പറഞ്ഞു, കർത്താവെ, അത് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവൻ ചോദിച്ചു, അവിടെ എത്ര പർവ്വത ശിഖരങ്ങളുണ്ട്? ഞാൻ പറഞ്ഞു, ഏഴെണ്ണമുണ്ട്. നിന്റെ പേരിൽ എത്ര അക്ഷരങ്ങളുണ്ട്? B R A N H A M MARRION BRANHAM ബ്രൻഹാം, മാരിയൻ ബ്രൻഹാം. ഏറ്റവും ഉയരത്തിലെ മൂന്ന് പർവ്വത ശിഖരങ്ങളുണ്ടായിരുന്നു. അവൻ പറഞ്ഞു, ആ മൂന്ന് പർവ്വത ശിഖരങ്ങളും ഒന്നും രണ്ടും മൂന്നാം വലികളാകുന്നു. ആദ്യത്തേത് ചെറിയ ഒരെണ്ണം നിന്റെ മിനിസ്ട്രിയുടെ ആദ്യ ഭാഗമാകുന്നു. അത് കഴിഞ്ഞ് നല്ല ഉയരമുള്ളത് നിന്റെ ഒന്നാം വലിയാകുന്നു. കയ്യിലുണ്ടാകാറുള്ള അടയാളത്തെപ്പറ്റി നിങ്ങൾക്കറിയാം. അത് കഴിഞ്ഞ് അവിടെ ഒരു ചെറിയ ഇടവേള. ആ സമയം ഞാൻ വളരെ ക്ഷീണിതനായി തീർന്നിട്ട് ഒന്നും ചെയ്യാത്ത സമയമായിരുന്നു അത്. അത് നിങ്ങളിൽ വളരെ പേർ ഓർക്കുന്നുണ്ടാകും. അത് കഴിഞ്ഞ് രണ്ടാം വലിയിൽ ഹൃദയ വിചാരങ്ങളുടെ വെളിപ്പെടുത്തൽ കടന്നു വന്നു. അവിടെ നിന്നും ചെറിയ പർവ്വതങ്ങളെപ്പോലെ കാണപ്പെടുന്നതായി കുറച്ചു വർഷങ്ങൾക്ക് മുമ്പുള്ള എനിക്ക് മറ്റൊന്നുണ്ടായി. നോക്കൂ, എനിക്ക് അതുവരെയും ഉണ്ടാകാതിരുന്ന മിനിസ്ട്രിയാണ്. അത് കഴിഞ്ഞപ്പോൾ മൂന്നാമത്തേത് കടന്നു വന്നു. നോക്കൂ, മൂന്നാമത്തേത് പൂർത്തിയാക്കലിന്റെ സംഖ്യയാകുന്നു. അടുത്ത പർവ്വത ശിഖരം അഞ്ചായിരുന്നു, കൃപയുടെ സംഖ്യ. അടുത്ത പർവ്വത ശിഖരം ഏഴായിരുന്നു, അവസാനം സമ്പൂർണതയുടെ സംഖ്യ. ആറ് ദിവസം വേല ചെയ്യണം, ഏഴ് ശബത്താകുന്നു. ആഴ്ചയുടെ അവസാനം സമയത്തിന്റെ അവസാനം കാണുന്നു. അപ്പോൾ ഞാൻ വണ്ടി നിർത്തി, ഞാൻ അതിനെ ബില്ലിക്ക് കാണിച്ചു കൊടുത്തു. ഞാനും അതിലേക്ക് നോക്കുന്നുണ്ടായിരുന്നു. അവൻ പറഞ്ഞു, അത് നിലനിൽക്കട്ടെ. എപ്പോഴെങ്കിലും നിന്റെ മനസ്സിലൊരു സംശയമുണ്ടായാൽ ഈ സ്ഥലം ഓർത്തുവച്ച് ഇവിടേക്ക് തിരികെ വരിക. അപ്പോൾ ബില്ലി എന്റെ തോളിന്മേൽ മുട്ടിക്കൊണ്ട് തള്ളിയിട്ട് അവൻ പറഞ്ഞു, ഡാഡി, കിഴക്ക് വശത്തോട്ട് നോക്കൂ. അതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. എന്നാൽ റോഡിന്റെ കിഴക്ക് വശത്തായി കത്തിക്കൊണ്ടിരുന്ന ചവർക്കൂമ്പാരമുണ്ടായിരുന്നു. പട്ടണത്തിൽ നിന്നും അനേക മൈലുകൾക്ക് പുറത്തായി റോഡിന്റെ ഇടതുവശത്ത് ചപ്പു ചവറുകൾ കൂട്ടിയിട്ട് കത്തിക്കുന്ന ഒരു പഴയ ചവറുകൂന കത്തിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പ്രവർത്തന രംഗത്തേക്ക് തിരികെ പോകുന്നു. ആമേൻ. ചെറുപ്പമായിരുന്നാലും പ്രായമേറിയാലും ജീവിച്ചാലും മരിച്ചാലും മരണമെന്നെ വേർപെടുത്തുവോളം ഞാൻ ദൈവത്തെ അനുസരിക്കും. എനിക്ക് ചെയ്യാൻ സാധിച്ചാലും ഞാൻ ശ്രമിച്ചു നോക്കിയാലും ഞാൻ ഇതും കൂടെ ഉൾപ്പെടുത്തട്ടെ. കാണുന്നോ, ടേപ്പിൽ കുറച്ചുകൂടെ ടേപ്പ് ചെയ്യാൻ സാധിക്കുമോ? ഞാൻ ഇതും കൂടെ ഉൾപ്പെടുത്തട്ടെ. ഞാൻ ആഗ്രഹിച്ചിരുന്നത് പോലെ തന്നെ ഒരു ഊനവുമില്ലാതെ യേശു ക്രിസ്തു പ്രത്യക്ഷമാകുന്നത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ദിവസം മുതൽ ഈ ടേപ്പ് കേൾക്കുന്ന സഹോദരനും ഈ സഭയും ഓർത്തിരിക്കുക, സംഭവിച്ചു കഴിഞ്ഞതോ പറയപ്പെട്ടതോ ആയ ഒരു കാര്യത്തിലും ഈ കഴിഞ്ഞുപോയ കാലങ്ങളിലെല്ലാം ഇതുവരെയും യാതൊരു വ്യത്യാസവുമില്ലാതെ കിട്ടിയതിന്റെ കാരണം അതുതന്നെയാണ്. എന്ത് സംഭവിക്കുമെന്നും ഹൃദയ വിചാരങ്ങളെ വെളിപ്പെടുത്തിക്കൊണ്ട് ആയിരം ആയിരം കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതിൽ നിന്നും ആരും എന്തും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതക്ഷരം പ്രതി അപ്രകാരം തന്നെ നടന്നു. ഇപ്പോൾ സഭ അത് വിശ്വസിക്കുന്നുവെങ്കിൽ ആമേൻ പറയൂ. അതിനാൽ അത് ഒരെണ്ണം പോലും കാണിക്കാൻ കഴിയുന്ന ഒരു മനുഷ്യനും ലോകത്തിലില്ല. എന്നാൽ ഇവിടെയുള്ള സഭയും ഇനിമേൽ ഉണ്ടാകാൻ പോകുന്നതും അറിയും. ഒരു മനുഷ്യനെ ദൈവം ഒരു പൈപ്പിലൂടി തള്ളുകയും ദൈവം അവനോട് പോകുക എന്ന് പറയുവോളം പോകാതിരിക്കുകയും ചെയ്യുന്നു എങ്കിൽ അതൊരു വിശ്വാസ മൂലമല്ല ചെയ്യുന്നത് എന്ന കാര്യത്തെ കാണിക്കുന്നു. അത് ദൈവം നിങ്ങളെ എന്തിനെങ്കിലും വേണ്ടി തള്ളുന്നതാണ്. അത് ആ മിനിസ്ട്രിയെ ഇങ്ങനെയുള്ള ഒരു സ്ഥാനത്തേക്ക് കൊണ്ടുവരികയും അതിനെതിരായി ആർക്കും ഒരു വാക്കുപോലും പറയാൻ കഴിയുകയുമില്ല. എന്നാൽ ഇപ്പോൾ മുതൽ നിങ്ങൾ കേൾക്കുന്നതിന് മുമ്പേ കർത്താവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, എന്തുകൊണ്ടെന്നാൽ ഞാൻ വിശ്വാസത്താൽ തന്നെ പോയിരിക്കണം. ഞാൻ അതിനെ തെറ്റെന്നോ ശരിയെന്നോ എന്തു തന്നെ വിചാരിച്ചാലും ശരി, ഞാനത് തികച്ചും വിശ്വാസത്താൽ തന്നെ ചെയ്തിരിക്കണം. ഞാൻ എന്റെ ഏറ്റവും നല്ല തെരഞ്ഞെടുപ്പ് എടുക്കുകയും പിന്നെ അത് പോയി ചെയ്യുകയും ചെയ്യണം. അത് പോയി ചെയ്യുക എന്നവൻ പറയുവോളം ഞാൻ അതിനായി കാത്തിരുന്നതിനാൽ അതൊരിക്കലും തെറ്റായിരുന്നില്ല. ഞാൻ അവനായി കാത്തിരുന്നിരുന്നു, അതിനാൽ അത് ഞാനായിരുന്നില്ല, അത് അവനായിരുന്നു. എന്നാൽ നിങ്ങൾ നോക്കിയാൽ മഹാനായ വിശുദ്ധ പൗലോസ് പോലും ദുർഘട സമയങ്ങളിലൂടെ പോയിട്ടുണ്ട്. അനേക നേരങ്ങളിൽ ദൈവം കാര്യങ്ങളെ ചെയ്യുകയോ അതല്ല ശരിയായ കാര്യങ്ങളെ തെളിയിച്ചു കാണിക്കാൻ വേണ്ടിയോ ഒരു പിശക് ചെയ്യാൻ അവന്റെ ദാസിന് അനുവദിക്കുകയോ ചെയ്യുന്നു. ഇപ്പോൾ ഒരു മനുഷ്യന് തെറ്റുപറ്റാം എന്ന് നമുക്കറിയാം, എന്നാൽ ദൈവത്തിന് തെറ്റുപറ്റുകയില്ല. ഞാൻ തുടർന്നുകൊണ്ടിരിക്കുന്നതായ പ്രസംഗത്തിന്റെ പ്രവർത്തന രംഗത്തേക്ക് കടക്കുകയാണെങ്കിൽ മുമ്പോട്ടുള്ള യോഗങ്ങളെ ക്രമീകരിക്കേണ്ടതും കാര്യങ്ങളെ എനിക്ക് ക്രമത്തിലാക്കേണ്ടതുമായിട്ടുമുണ്ട്. ഒരുപക്ഷെ നാം നോക്കിക്കൊണ്ടിരിക്കുന്ന മഹത്തായ സമയം ഈ കടന്നുവരുന്നതാകാം. മാത്രമല്ല, തീർച്ചയായും അത് അതിൽ തന്നെ ഉളവാക്കിയിരിക്കുന്നതും ഉണ്ടാകാൻ പോകുന്നതും ദിവ്യ സ്നേഹത്തിന്റെ ബൃഹത്തായ ജയവുമാകുന്നു. അതാണ് ക്രിയയ്ക്ക് മുമ്പുള്ള ക്രിയാവിശേഷണം. അത് ദിവ്യ സ്നേഹമാണ് എങ്കിൽ അത് ദൈവമാകുന്നു. കാണുന്നു, അത് ദൈവ സ്നേഹവും എടുത്തുകൊണ്ട് മുമ്പിലത്തെ നിരയിലുള്ള നശിപ്പിക്കാനും ജനങ്ങൾക്കായി വിടവിൽ നിൽക്കാനും സഹായിക്കുന്നു. ഈ റിക്കികളും റിക്കറ്റകളും, അത് ഞാൻ അവരെ റിക്കിയെന്നും റിക്കറ്റെന്നും വിളിക്കുമ്പോൾ അപമര്യാദയ വാക്കുകൾ ഉപയോഗിച്ചത്, ഞാൻ അങ്ങനെ ചെയ്തുകൂടാ എന്നുള്ള തിരിച്ചറിവ് ദൈവം എനിക്ക് തരട്ടെ. കാരണം അവരിൽ ചിലർ ഇപ്പോഴും അവന്റെ മക്കളാകുന്നു. ഞാനൊരു അവർ വ്യത്യസ്തമായ വിധത്തിൽ പ്രവർത്തിക്കുന്നതിനാൽ അവർക്ക് അവരെ തന്നെ സഹായിക്കാൻ സാധിക്കില്ല. ഈ ചില തണുത്ത പഴഞ്ചൻ സഭകളിലാണ് അവർക്ക് അവരെ കിട്ടിയിരിക്കുന്നത്. അവരുടെ മേലുള്ള ആത്മാവോ മോശ അവരെ അടിമത്വത്തിൽ നിന്നും മോചിപ്പിക്കാനായി കടന്നുപോകുമ്പോൾ ഇസ്രായേൽ അടിമത്വത്തിലായിരുന്നതുപോലെ തന്നെയാണ്. യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന മനുഷ്യർ എങ്ങനെയാണ് അവനെ സേവിക്കേണ്ടതെന്ന് അറിഞ്ഞിരുന്നു എങ്കിൽ ആ രീതിയിൽ അവർ അവനെ സേവിക്കുമായിരുന്നു. ഇത് ചെയ്യരുത്, നിങ്ങൾ അത് ചെയ്യരുത് എന്നവരോട് പറയുന്ന വിഭാഗീയ സഭയുടെ ചട്ടക്കൂട്ടിന്റെ കീഴിലാണ് അവർ ആയിരിക്കുന്നത്. എന്നാൽ ദൈവത്തിന്റെ വിളി വരേണ്ടതുണ്ട്. വാഗ്ദത്ത ദേശത്തേക്ക് മാർച്ച് ചെയ്യാൻ ആരെല്ലാം ആഗ്രഹിക്കുന്നുവോ അവൻ മാർച്ച് ചെയ്യട്ടെ. ഞങ്ങൾ ഞങ്ങളുടെ വാഗ്ദത്ത ദേശത്തിന്റെ വഴിയിലാകുന്നു. ആമേൻ. അവരും കടന്നു വന്ന് മാർച്ച് ചെയ്യട്ടെ. അവസാനത്തിൽ ക്രിസ്തുവിനെ സന്ധിക്കാനായി ഞങ്ങൾ ഞങ്ങളുടെ വഴിയിലാകുന്നു. നിങ്ങളത് കാണേണ്ടതിന് ഞാനിത് നിങ്ങളുടെ അടുക്കൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ആത്മാർത്ഥത ഉള്ളവനായിരുന്നാലും ശരി, ഒരു മനുഷ്യൻ തെറ്റുവരുത്താനിടയുണ്ട്. ജനങ്ങൾ മോശയെ കേൾക്കാൻ കൂട്ടാക്കാത്തതിനാൽ ജനങ്ങളോടുള്ള അവനുണ്ടായിരുന്ന ആർദ്രത നഷ്ടപ്പെട്ടുപോയി. മാത്രമല്ല, സവൻ റോയ്, നിങ്ങളുടെ സ്വപ്നം നിങ്ങൾ കണ്ടില്ലേ? ദൈവം എന്നോടത് പറഞ്ഞാലും ശരി, അതിനെപ്പറ്റി എന്റെ ഹൃദയത്തിൽ എനിക്ക് വ്യത്യസ്തമായി തോന്നാതിരിക്കുവോളം അത്തരത്തിലുള്ള ഒരു മിനിസ്ട്രിയുമായി എനിക്കിപ്പോൾ പോകാൻ കഴിയില്ല. എന്നാൽ സവൻ റോയ്, അതായിരുന്നു ആ മാറ്റം. അത് വരുന്നതായി കാണുന്നു. എന്റെ ഹൃദയത്തിൽ എന്തോ ഒന്ന് എന്നെ മാറ്റേണ്ടതുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന രീതിയിൽ തന്നെ ഞാൻ പുറപ്പെട്ടു പോകുന്നു എങ്കിൽ അവർ ആ സന്ദേശം കേൾക്കേണ്ടതുണ്ട് എന്നുള്ള തോന്നൽ കടന്നുവരും. അത് അവർ തികച്ചും ചെയ്തിരിക്കണം. ജനങ്ങളെ കുറിച്ച് എനിക്കുണ്ടായിരിക്കേണ്ട അത്രയും ആർദ്രത എനിക്കില്ല. ആ ആർദ്രത കടന്നു വരുവോളം ഞാൻ പോകുന്നത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. കാരണം ഞാനൊരു കാപട്യക്കാരനെ പോലെ കാണപ്പെടും. ഒരു യഥാർത്ഥ ഹൃദയത്തോടെ ഈ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഞാൻ അവനെ സേവിക്കാൻ ശ്രമിച്ചിരുന്നു. അതുകൊണ്ട് ഞാൻ അവിടേക്ക് ഒരു കാപട്യക്കാരനെ പോലെ പോകാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് അപ്രകാരം അനുഭവപ്പെടേണ്ടതുണ്ട്. അത് റിക്കീറ്റയുടെയോ റിക്കിയുടെയോ അടുക്കളേക്കല്ല. അത് ഈ കൂട്ടർക്കായിട്ടല്ല. അത് ബന്ധനത്തിലായിരിക്കുന്ന ദൈവത്തിന്റെ മക്കൾക്കായിട്ടാണ്. ഞാൻ തികച്ചും അവരുടെ അടുക്കൽ പോയിരിക്കണം. എനിക്ക് ആ വിധത്തിൽ അത് അനുഭവപ്പെടുവോളം ഞാൻ കാത്തിരിക്കും. അതുവരെ എവിടെയെങ്കിലും ചുറ്റിത്തിരിഞ്ഞ് ഞാൻ ചില കൺവെൻഷനും മറ്റും പ്രസംഗിക്കും. എന്റെ പക്കൽ ഒരു ചെറിയ പാട്ടുണ്ട്, അതെനിക്ക് പാടാൻ കഴിയില്ല. ഞാൻ അതിനെ നിങ്ങളോടൊപ്പം ഉദ്ധരിക്കാം. സഹോദരന്മാരെ, എനിക്കെന്തോ പൂരിപ്പിക്കാനുള്ളതുപോലെ തോന്നുന്നു. എനിക്കിതുവരെ അത് നികത്താനായിട്ടില്ല. അത് ശരിയായി എഴുതിയിട്ടില്ല. എനിക്കത് ശരിയായി വായിക്കാൻ കഴിയുമോ ഇല്ലയോ എന്നറിയില്ല. അത് ബാറ്റിൽ ഹിം ഓഫ് ദ റിപ്പബ്ലിക് എന്ന പാട്ടിന്റെ രാഗത്തിലാണ്. മഹത്വം മഹത്വം ഹല്ലേലൂയ, നിങ്ങളത് കേട്ടിട്ടുണ്ട്? മഹത്വം മഹത്വം ഹല്ലേലൂയ. എത്ര പേർ? തീർച്ചയായും നാം എല്ലാവരും അത് കേട്ടിട്ടുണ്ട്. പര്യടനം നടത്തുന്ന പ്രാസംഗികൻ ദേശത്തെല്ലായിടത്തും കൂടെ യാത്ര ചെയ്തു. തന്റെ കയ്യിൽ ഒരു ബൈബിളും തന്റെ തോളത്തൊരു തോക്കുമായി അനുഗ്രഹീതമായ വാഗ്ദത്ത ദേശത്തെ കുറിച്ചവൻ വിശാല പുൽപ്രദേശത്ത് ജനങ്ങളോട് അറിയിച്ചു. അങ്ങനെ അവൻ ചുറ്റിനും പാടിക്കൊണ്ട് മുന്നോട്ട് യാത്ര തുടർന്നു. ചാഞ്ഞുകൊണ്ട് ചാഞ്ഞുകൊണ്ട്, നിത്യമായ കൈകളിൽ ചാഞ്ഞുകൊണ്ട് 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 നിത്യമായ കൈകളിൽ ചാഞ്ഞുകൊണ്ട് വരുവാനുള്ള ന്യായവിധിയും തീയും ഗന്ധകത്തെയും അവൻ പ്രസംഗിച്ചു. നീതിമാന്മാർക്ക് മാത്രമുള്ള ഒരു മഹത്വമേറിയ അനന്ത സ്വർഗത്തെ കുറിച്ചും അവൻ പർവ്വതങ്ങളെ മറികടന്നുകൊണ്ടും യാത്ര ചെയ്യുന്ന നേരം അവൻ ഈ പാട്ടുപാടിയിരുന്നു നിങ്ങൾ കേൾക്കാനാകുന്നു. അവനെ അവൻ മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ ശക്തിയുണ്ട്, ശക്തിയുണ്ട്, അത്ഭുതം പ്രവർത്തിക്കുന്ന ശക്തിയുണ്ട്. കുഞ്ഞാടിന്റെ രക്തത്തിൽ
ശക്തിയുണ്ട്, ശക്തിയുണ്ട്. ഓ അത്ഭുതം പ്രവർത്തിക്കുന്ന ശക്തിയുണ്ട്. കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്തിൽ ആ പഴയ പര്യടനം നടത്തുന്ന പ്രാസംഗികൻ നിങ്ങൾ അവനെ ഓർക്കുന്നു, കാണുന്നു. ഇപ്പോൾ അവന്റെ പഴയ തോക്ക് തുരുമ്പെടുത്തു, അത് ചുമരിൽ തൂക്കിയിട്ടിരിക്കുന്നു. അവന്റെ ബൈബിൾ വളരെ പഴഞ്ചനും അഴുക്ക് പിടിച്ചും കീറിയും ഇരിക്കുന്നു. പിന്നെ ആ വല്ലപ്പോഴും തൊട്ടാലും അത് ശരിയാണ്. എന്നാൽ നമുക്കായി അത് കൊണ്ടുവന്ന സന്ദേശം ആ ദിവസം നമ്മെ സന്ധിക്കും. കാരണം ദൈവത്തിന് സത്യം ഇപ്പോഴും മുന്നോട്ട് മാർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാവരും മഹത്വം മഹത്വം ഹല്ലേലുയാ, മഹത്വം മഹത്വം ഹല്ലേലുയാ, മഹത്വം മഹത്വം ഹല്ലേലുയാ. അവന്റെ സത്യം മുന്നോട്ട് മാർച്ച് ചെയ്യുന്നു. ഞാനത് പഠിക്കാൻ പോവുകയാണ്. ഞാനത് എഴുതിയെടുക്കുമ്പോൾ എന്റെ കൈ ചുമരൽ തൂക്കിയിരുന്ന എന്റെ പഴയ തോക്കിനുമേൽ വെച്ചുകൊണ്ട് ഇന്നു രാവിലെ നേരം ഞാൻ നിൽക്കുകയായിരുന്നു. ഞാൻ ചിന്തിച്ചു, ഇത് അധികം പോവുകയില്ല. തന്റെ തോക്ക് ചുമരന്മേൽ തൂക്കിയിട്ടിരിക്കുമ്പോൾ അത് പഴഞ്ചനും തുരുമ്പെടുത്തും കിടക്കുന്നു. അത് ശരിയാണ്. ബൈബിൾ പഴഞ്ചനും അഴുക്ക് പിടിച്ചും കീറിയും ഇരിക്കുന്നു വല്ലപ്പോഴും തൊട്ടാലുമായി. എന്നാൽ ഈ ബൈബിളിൽ നിന്നുമുള്ള അവന്റെ സന്ദേശം, ഒരു ദിവസം ന്യായവിധിയിൽ അവന്റെ സത്യം ഇപ്പോഴും മുന്നോട്ട് മാർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ ഈ ബൈബിൾ സത്യമാകുന്നു. അതെ, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു. ആ പഴയ പര്യടനം നടത്തുന്ന പ്രാസംഗികൻ തന്റെ തോക്കിനെ മുതുകിൽ കുറുകയും തന്റെ കൈകളിൽ ആ ബൈബിള് മേന്തിക്കൊണ്ട് വിശാല പുൽപ്രദേശത്തിനപ്പുറത്തും പർവ്വതങ്ങൾക്ക് മറുവശത്തും താഴെ കുഴികളിലും മറ്റെല്ലായിടത്തുമായി ആയിരം ആണ്ട് വാഴ്ച വരുന്നതിനെക്കുറിച്ചും അനീതി ചെയ്യുന്നവർക്ക് തീയുള്ള ന്യായവിധി വരുന്നതിനെക്കുറിച്ചും നീതിമാന്മാർക്കുള്ള ദൈവത്തിന്റെ ഒരു രാജ്യത്തെക്കുറിച്ചും പ്രസംഗിച്ചു. അത് വാസ്തവമാകുന്നു. പഴയ വിഞ്ചസ്റ്റർ തുരുമ്പെടുത്തു പോയിരിക്കുന്നു. പിന്നെ ബൈബിൾ, അതിനു പകരമായി അവർ ചില സെക്സ് പുസ്തകങ്ങൾ എടുത്തിരിക്കുന്നു. എന്നാൽ അപ്പോഴും ദൈവത്തിന് സത്യം മുന്നോട്ട് മാർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവനെപ്പോഴും ആയിരുന്നതുപോലെ തന്നെ അവനിപ്പോഴും വാസ്തവമായിരിക്കുന്നു എന്ന് അവൻ പ്രകടിപ്പിക്കുന്നു. ദൈവത്തിന്റെ സത്യം മുന്നോട്ട് മാർച്ച് ചെയ്യുന്നു. മഹത്വം മഹത്വം ഹല്ലേലൂയാ, മഹത്വം മഹത്വം ഹല്ലേലൂയാ. മഹത്വം മഹത്വം ഹല്ലേലൂയാ. അവന്റെ സത്യം മുന്നോട്ട് മാർച്ച് ചെയ്യുന്നു. എന്തുകൊണ്ടാണ്? ആരോ ഒരുവൻ അതെടുക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടെന്നാൽ യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനും തന്നെ. നമുക്കത് വീണ്ടും പാടാം. നമ്മളിവിടെ മെത്തഡിസ്റ്റും ബാപ്റ്റിസ്റ്റും ലൂഥറിനും മറ്റെല്ലാവരുമായി കൂടിക്കളഞ്ഞിരിക്കുന്നു. നാം ആ പാട്ടിന് അവസാന ചരണം പാടുമ്പോൾ നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന ആരെങ്കിലുമായി നിങ്ങൾ കൈപിടിച്ച് കുലുക്കണം. അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നാം പിരിഞ്ഞു പോകുന്നതായിരിക്കും. ഇപ്പോൾ ഓർക്കൂ, നിങ്ങളുടെ പള്ളികളിലേക്ക് പോകാനുള്ളവർക്ക് ഇന്ന് രാത്രി നിങ്ങളുടെ പള്ളികളിലേക്ക് പോകാവുന്നതാണ്. എന്റെ അഭിനന്ദനം പാസ്റ്റർ അറിയിക്കുക. പിന്നെ എനിക്ക് വേണ്ടി നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണം. വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നത്, നിങ്ങൾക്ക് പോകാനായി ഒരു സ്ഥലമില്ലെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇന്ന് രാത്രി സഹോദരൻ നേവിലയുടെ സന്ദേശത്തിന് ശേഷം, അദ്ദേഹത്തിന്റെ സന്ദേശം കഴിഞ്ഞതിന് ശേഷം അവന്റെ വരവിന്റെ ചുവന്ന മിന്നും അടയാളം എന്ന ഒരു ടേപ്പ് ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നോക്കൂ, ഇന്ന് രാത്രിയിൽ കർത്താവ് നിങ്ങളെ ഇപ്പോൾ അനുഗ്രഹിക്കട്ടെ. അടുത്തയാഴ്ചയിൽ ഞാൻ അടുത്ത ഞായറാഴ്ച കർത്താവ് അനുവദിക്കുമെങ്കിൽ മറ്റൊരു ടേപ്പ് ഉണ്ടാക്കാൻ വീണ്ടും കടന്നു വരും. കാരണം ഈ ആഴ്ചയിൽ തന്നെ ഞാൻ അർക്കൻസാസിൽ പോകാൻ പോവുകയാണ്. ശരി, നമുക്കിപ്പോൾ അത് വീണ്ടും പാടാം. ഇപ്പോൾ കൈപിടിച്ചു കുലുക്കിയാലും മഹത്വം മഹത്വം ഹല്ലേലൂയാ, മഹത്വം മഹത്വം ഹല്ലേലൂയാ. കർത്താവായ യേശുവേ, ഈ തൂവാലകൾ അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തു നാമത്തിൽ ഞങ്ങളുടെ കൈകളെ ഞങ്ങൾ ഈ തൂവാലം വയ്ക്കുന്നു. ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോൾ നമുക്കൊരു നിമിഷത്തേക്ക് തലകളെ വണക്കാം. സഹോദരൻ റൂഡൽ, താങ്കൾ കൃത്യസമയത്ത് തന്നെ എത്തി. ഒരു നിമിഷം ഇവിടേക്ക് വന്ന് പ്രാർത്ഥിച്ചാലും ഈ സമുദായങ്ങൾ തമ്മിലുള്ള ഞങ്ങൾ ഒരുമിച്ച് സംസർഗം ചെയ്തു പോരുന്ന സഭകൾ ഉൾപ്പെട്ട മറ്റൊരു സഹവർത്തി സഹോദരൻ ഇവിടെയുണ്ട്. സഹോദരൻ റൂഡൽ, സുവിശേഷത്തിനായി സഹോദരൻ റൂഡൽ എടുത്ത ധീരമായ നിലപാടിനെ പറ്റി ഞാൻ കേട്ടിരുന്നു. അതുകൊണ്ട് ഞാനിത് പറയുന്നു സഹോദരൻ റൂഡൽ,
എല്ലാം ശരിയായിക്കൊള്ളും. ഒരു എളുപ്പമുള്ള പൂമത്ത ദൈവം വാഗ്ദത്തം ചെയ്തിട്ടില്ല, അവനൊരു യുദ്ധം വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. അതെ, എന്നാൽ അവൻ ജയം വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. അതാണ് ആ കാര്യം. ഞാൻ ആദ്യമായി നിലപാടെടുത്തത് ഞാൻ ഓർക്കുന്നു. എന്റെ അമ്മയും അപ്പനും പോലും എന്നെ വീട്ടിൽ നിന്നും പുറത്താക്കാൻ ആഗ്രഹിച്ചു, കാണുന്നോ? എന്നാൽ ഓ എന്റെ കർത്താവായ യേശുവിന്റെ നാമത്തിൽ എങ്ങനെയോ ഞാൻ അവരെ സ്നാനമേൽപ്പിച്ചു. ആ നിലപാടെടുത്തതിനാൽ മാത്രമാണ് ഇന്നെനിക്ക് പ്രതീക്ഷയുള്ളത്. ഈ സമയത്ത് പര്യടനം നടത്തുന്ന ആ പഴയ പ്രാസംഗികൻ ഇവിടേക്ക് വരികയും അത് ബൈബിളിലുള്ള സന്ദേശവുമായിരിക്കാൻ ഞാൻ വളരെ ആനന്ദിക്കുന്നു. ജനങ്ങൾ അതിന്മേലൊരു ചെറിയ പിടുത്തം വിട്ടിട്ട് ചുറ്റിനുമായി തിരിവെടിപ്പാക്കുകയും അവർ വിഭാഗ സഭകളെ ഉണ്ടാക്കി അതിൽ വിശ്വാസ പ്രമാണങ്ങളെയും മറ്റും തിരികെ കയറ്റിയെങ്കിലും സത്യം ഇപ്പോഴും മുന്നോട്ട് മാർച്ച് ചെയ്യുന്നു. അത് ശരിയാണ്, അതിപ്പോഴും മുന്നോട്ട് മാർച്ച് ചെയ്യുന്നു. നിങ്ങളെ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. വളരെ വേഗം തന്നെ ഞങ്ങൾ നിങ്ങളെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുവരെയും ഇവിടെയും ടേപ്പുകളിലായിരിക്കുന്ന സഹോദരന്മാരും ഇപ്പോൾ എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യുമോ? ആ സങ്കീർണതയാൽ എനിക്ക് നഷ്ടമായ ചിലത് എന്റെ ഹൃദയത്തിലേക്ക് ദൈവം തിരികെടാനായി പ്രാർത്ഥിക്കുക. സങ്കീർണത ഉണ്ടാകുക എന്നത് വളരെ ലളിതമായ ഒരു കാര്യമാകുന്നു. ഇവിടെ ആയിരിക്കുന്ന സഹോദരൻ വേയുമായി കഴിഞ്ഞ ദിവസം എനിക്കൊരു അഭിമുഖ സംഭാഷണം ഉണ്ടായിരുന്നു. ഇവിടെ മുന്നിൽ തന്നെ നിൽക്കുന്നുണ്ട് ഒരു നല്ല മനുഷ്യൻ. എന്നാൽ അദ്ദേഹം സ്വയം തന്റെ ചുറ്റിനും ഒരു സങ്കീർണത ഉണ്ടാക്കിയിരിക്കുന്നു, മറ്റൊരു വിധത്തിലെ സങ്കീർണത. അതേ കാര്യം തന്നെ ചെയ്തു സൗരം വേ. താങ്കൾക്കത് വളരെ വേഗത്തിൽ ചെയ്യാൻ കഴിയും. നിങ്ങൾ തന്നെ നിങ്ങളുടെ ഹൃദയത്തിൽ എന്തെങ്കിലും എടുക്കുകയും അതിനെ അതേവിധം ചിന്തിക്കാൻ തുടങ്ങുകയുമാണ്. തിരികെ പോയി അത് തിരുവഴുത്തുമായി താരതമ്യം ചെയ്തിട്ട് ശരിയോ തെറ്റോ നോക്കൂ. അതിനുശേഷം അവിടെ നിന്ന് തുടങ്ങുക. അതെ, ജനങ്ങൾക്കായുള്ള ആർദ്രത വിട്ടുകളയരുത്, കാണുന്നോ? അവർ മരപ്പൊടി കൊണ്ടുണ്ടാക്കിയതല്ലെന്ന കാര്യം നീ തികച്ചും മനസ്സിലാക്കണം. അവർ ജഡവും രക്തവുമാകുന്നു, പ്രാണനുള്ള മനുഷ്യരാകുന്നു. കഴിയുമെങ്കിൽ നിങ്ങളെല്ലാവരും എനിക്കായി പ്രാർത്ഥിക്കണം. ഇപ്പോൾ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നാം നമ്മുടെ തലകളെ താഴ്ത്തി നിൽക്കുമ്പോൾ ബ്രദർ റൂഡലിനോട് കഴിയുമോ എന്ന് ചോദിച്ചുകൊണ്ട് ക്ഷമിക്കണമെന്നോ? ശരി സഹോദര. ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. ഇതൊരു ധർമ്മോപദേശിയാണ്. ഒരുപക്ഷെ ഇത് ആർക്കെങ്കിലും അറിയാതിരിക്കാം. അദ്ദേഹം ആ കൂട്ടത്തിൽപ്പെട്ട ഒരുവനാകുന്നു. അതും ആ സ്വപ്നങ്ങളിൽപ്പെട്ട ഒന്നായിരുന്നിട്ട് മറ്റേ വഴിയിലേക്ക് പോകുന്നതിനെ പറ്റി പറഞ്ഞു. നോക്കൂ, പടിഞ്ഞാറേക്ക് പോകുന്നത്, ഈ അവസാന സമയത്ത് പടിഞ്ഞാറേക്ക് പോകുന്നതിനെ പറ്റിയുള്ളതായിട്ട് എനിക്ക് ഇന്ന് രാവിലെ നേരം പറയാൻ സാധിച്ചില്ല. സഹോദരൻ ജെ ടി പാർണൽ. ഇപ്പോൾ സ്വപ്നക്കാരെ പറ്റിയോ ജനങ്ങൾ സ്വപ്നം കാണുന്നതിനെ പറ്റിയോ ആശ്ചര്യപ്പെടുന്ന അപരിചിതർ ഉണ്ടായെന്നിരിക്കാം. ഇല്ല, ഞങ്ങൾ എല്ലാവിധത്തിലെ സ്വപ്നങ്ങളിലേക്കും മറ്റും പോകാറില്ല. എന്നാൽ ബൈബിൾ അപ്രകാരം പറയുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. അവർ പ്രവചിക്കും, ദർശനങ്ങളെ ദർശിക്കുകയും സ്വപ്നങ്ങളെ കാണുകയും ചെയ്യും. അത് ബൈബിളിന്റെ താളുകൾ ആയിരിക്കുന്നിടത്തോളം അത് വിശ്വസിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നത് എന്റെ കർത്തവ്യമാകുന്നു. ജനങ്ങൾ സ്വപ്നങ്ങളെ പറയുമ്പോൾ ദൈവം അതിന്റെ വ്യാഖ്യാനം നൽകാതിരുന്നാൽ ഞങ്ങൾ അതിനെ വിട്ടുകളയുന്നു. അതിലെന്തെങ്കിലും ഉണ്ടായിട്ട് ആരെങ്കിലും അന്യഭാഷയിൽ സംസാരിക്കുമെങ്കിൽ അത് സഭയ്ക്കായിട്ടുള്ള എന്തെങ്കിലും ആയിരിക്കും. അതപ്രകാരം തന്നെ സംഭവിക്കേണ്ടതുമാകുന്നു. ഞങ്ങളത് ചെയ്യില്ല. അത് ഒരു അശുദ്ധാത്മാവുമായിരിക്കാം. അത് തികച്ചും സംഭവിക്കണം. കാരണം അന്യഭാഷയുടെ വ്യാഖ്യാനം പ്രവചനമാകുന്നു. അത് ശരിയാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് ബൈബിൾ പഠിപ്പിക്കുന്നതിന് അനുസരിച്ച് ഞങ്ങൾ ഇവിടെ ജീവിക്കാൻ ശ്രമിക്കുന്നു. അതിൽ നിന്നും എന്തെങ്കിലും എടുത്തു മാറ്റുകയോ അതിനോട് കൂട്ടിച്ചേർക്കുന്നതോ അല്ല. എന്നാൽ അത് എപ്രകാരം പറയുന്നുവോ അപ്രകാരം ജീവിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. അതെന്നെ സഹായിച്ചിട്ടുണ്ട് സൗരൻ ജെറ്റി. അത് വിശ്വസിക്കുന്നതിനാൽ പുറപ്പെട്ടു പോയി പാപവുമായി ഒത്തുതീർപ്പ് നടത്തുക എന്നോട് ദൈവം പറഞ്ഞിട്ടില്ല. പുറപ്പെട്ടു പോയി അതേ കാര്യം തന്നെ തുടർന്നുകൊണ്ടിരിക്കുക, കാണുന്നു. നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം സൗരൻ. ആർക്കോ ബോധക്ഷയമുണ്ടായി. ഒരു നിമിഷം എല്ലാവരും അനങ്ങാതിരിക്കൂ, കാണുന്നു. സ്വർഗീയ പിതാവേ, അങ്ങയുടെ കൃപയും സന്മനസ്സും സഹോദരൻ വേയോടൊപ്പമായിരിക്കട്ടെ. യേശു ക്രിസ്തു നാമത്തിൽ അവൻ തിരികെ വരാൻ ഇടവരട്ടെ. കർത്താവേ, അവനെ തിരികെ തരികയും ആരോഗ്യവും ബലവും അവനെ പ്രദാനം ചെയ്യുകയും ചെയ്യണമേ. ആയതിനാൽ എന്നെ സഹായിച്ചിട്ട് അവന്റെ ഹൃദയം വീണ്ടും സ്പന്ദിക്കാൻ തുടങ്ങട്ടെ. എല്ലാവരും അനങ്ങാതിരുന്ന് പ്രാർത്ഥിക്കൂ. കർത്താവായ യേശുവേ, യേശു ക്രിസ്തു നാമത്തിൽ അങ്ങയുടെ കൃപയും സന്മനസ്സും സഹോദരൻ വേയോടുണ്ടാകണമേ. അത് കഴിഞ്ഞിരിക്കുന്നു. അനേകശവ സംസ്കാര പ്രസംഗങ്ങൾ നടത്താൻ ഞാൻ ഈ പുൽപ്പെട്ടി നിൽക്കുകയും ഇവിടെ നിന്നുകൊണ്ട് നൂറുകണക്കിന് ജനങ്ങൾക്കായി ക്രിസ്തുവിലൂടെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഞാൻ അവിടെ എത്തുമ്പോഴേക്കും അവന്റെ കണ്ണുകൾ നിശ്ചലമായി, അവന്റെ നാഡി സ്തംഭനം നിന്നു പോകുകയും ചെയ്തിരുന്നു. യേശു ക്രിസ്തുവിന്റെ നാമം വിളിച്ച ഉടൻ തന്നെ അവന്റെ നാഡികൾ തിരികെ സ്പന്ദിക്കാൻ തുടങ്ങി. കർത്താവിന് മഹത്വം, കർത്താവിന് സ്തുതി. കുരിശന്റെ ഒരു സേവകനായി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാനത് ചോദിക്കുന്നു, അവൻ ആശ്ചര്യവാനല്ലേ? ഒരു ഹൃദയസ്തംഭനമായിരുന്നു. കാണുന്നോ, നാം കടന്നു പോയതിനു ശേഷം അത് സംഭവിക്കാതെ അത് ഇപ്പോൾ തന്നെ സംഭവിച്ചതിനാൽ ഞാൻ വളരെ സന്തോഷമുള്ളവനാകുന്നു. ദൈവത്തിന്റെ കൃപ കണ്ടോ? കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. നമുക്ക് നമ്മുടെ തലകളെ മടക്കാം. സ്വർഗീയ പിതാവേ, നിന്റെ കൃപയ്ക്കായും നിന്റെ സന്മനസ്സിനായും ഇപ്പോൾ ഞങ്ങൾ നിനക്ക് നന്ദി അർപ്പിക്കുന്നു. നീയെല്ലായ്പ്പോഴും ഞങ്ങളുടെ നടുവിലുണ്ട്. കർത്താവേ, എന്റെ വിളക്കിൽ എനിക്ക് എണ്ണ നൽകണമേ. രോഗികളുടെയും പീഡിതരുടെയും മേൽ നീട്ടാനായി കർത്താവിന്റെ ആ കോൽ എനിക്ക് നൽകണമേ. ഞാനത് കൊണ്ടുവന്ന് അതുമൂലം ആവശ്യക്കാർക്ക് വിടുതലും അതിനെ നിരസിക്കുന്നവർക്ക് ന്യായവിധി വരുവാനിടയാകട്ടെ. ഇതനുവദിക്കണം പിതാവേ. നിന്റെ എല്ലാ നന്മകൾക്കായും ഞങ്ങൾ നിനക്ക് യേശു ക്രിസ്തു നാമത്തെ നന്ദി അർപ്പിക്കുന്നു. ആമേൻ. സഹോദരൻ റൂഡൽ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സഹോദര